നന്ദി സഹോദരൻ വില്യംസ്. പ്രഭാതവന്ദനം സുഹൃത്തുക്കളെ, ഇന്നൊരാവിനരം ഇവിടെ ആയിരിക്കാനായത് ഒരു സൗഭാഗ്യം തന്നെ. ഇത്തരത്തിലെ ഒരു ആമുഖം ലഭിച്ച ശേഷവും ഇപ്പോഴും അതെന്നെ വളരെ ചെറുതായി തോന്നിക്കുന്നു. പിന്നെയും എനിക്ക് ഫീനിക്സിലേക്ക് ഇന്ന് രാവിലെ വരാനായത് ഒരു മഹത്തായ അവസരമായും കാണുന്നു. ഞാൻ ആദ്യമായി ഫീനിക്സിലേക്ക് വന്നത് ഞാൻ ഓർക്കുന്നു, എനിക്കപ്പോൾ ഏകദേശം 17 വയസ്സായിരുന്നു. അതപ്പോൾ മുതൽ വളരെ വളർന്നിരിക്കുന്നു. തീർച്ചയായും ഇന്നു രാവിലെ നേരം ഞങ്ങൾ ഫീനിക്സിലേക്ക് കടക്കുമ്പോൾ, ഫീനിക്സിലേക്ക് കടക്കാനാ ഞങ്ങൾ എപ്പോഴാണ് ട്യൂസൺ വിട്ടതെന്ന കഷ്ടത്തോടെയും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ എപ്പോഴും പോവുകയും കഴുതകളെ മരുഭൂമിയിലൂടെ ഓടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ മോട്ടലുകളും ചില്ലറയ്ക്ക് സാധനം വാങ്ങാനാകുന്ന സ്റ്റോറുകളും അങ്ങനെയുള്ളത് മറ്റുമായിരിക്കുന്നു. അതെന്നെ വളരെ വയസ്സനാക്കി തീർത്തിരിക്കുന്നു. ഇവിടെ എന്റെ നല്ല സഹോദരനായ സഹോദരൻ വാൾഡേഴ്സിന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതെ സഹോദര, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, അതെ, സ്വാഭാവികമായും എനിക്ക് പ്രായമേറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, താങ്കൾ എന്റെ പ്രായമാകുവോളം കാത്തിരിക്കൂ. അതോ അങ്ങനെ മറ്റൊന്നോ ആയിരുന്നു. അദ്ദേഹത്തിന് എന്നെക്കാൾ 12 വയസ്സ് കൂടുതലുണ്ടെന്ന് കേട്ടപ്പോൾ എന്നെ അത് ആശ്ചര്യപ്പെടുത്തി. അങ്ങനെ ഞാൻ അപ്പോൾ മുതൽ എനിക്ക് വളരെ നന്നായി അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സൗരൻ വാൾഡേഴ്സ്, ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ സുവിശേഷം പ്രസംഗി തുടങ്ങിയിട്ട് എത്ര കാലമായി? അദ്ദേഹം പറഞ്ഞു, 50 വർഷങ്ങളായി. അതെ, അദ്ദേഹം പ്രസംഗി തുടങ്ങിയപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സൗരൻ വാൾഡേഴ്സ്, താങ്കൾ ഇന്ന് രാവിലത്തെ ശുശ്രൂഷ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന മൂപ്പന്മാരോട് സംസാരിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഈ സജ്ജീകരണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നത് എന്തിനാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ആയതിനാൽ സഹോദരൻ വാൾഡേഴ്സിനായി ഞാൻ വളരെ കൃതജ്ഞതയുള്ളവനാകുന്നു. അവിടെ പുറത്തുള്ള ഒരു വിശ്രമമുറിയെ പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് വളരെ സുഖകരമായിരിക്കുന്നു. ഞാൻ അതിനെ പ്രകീർത്തിക്കുന്നു. എപ്പോഴെങ്കിലും അവിടേക്ക് പോയി അവരെ സന്ദർശിക്കാനും എന്നെ ക്ഷണിച്ചിരിക്കുന്നു. അതിവിടെ ന്യൂ നദിയുടെ അടുത്താണ്. അത് എവിടെയാണ് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ അതോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അതിന്റെ പിന്നിൽ ഒരു വാൾഡേഴ്സ് ആണുള്ളതെങ്കിൽ അത് നന്നായിരിക്കും എന്നെനിക്ക് തീർച്ചയാണ്. അങ്ങനെ ഞാൻ ഓരോ കൺവെൻഷൻ വരുമ്പോഴും യോഗത്തിൽ വെച്ചോ അതല്ലാതെയോ സൗഖ്യം പ്രാപിച്ച ആരെയെങ്കിലും കണ്ടുമുട്ടാനിട വരുന്നു. ഇന്നു രാവിലെ നേരം ഞാൻ ആ മേശക്കട നിൽക്കുമ്പോൾ ഇയർബന്ന് പേരോടുകൂടിയ ഒരു വിലയേറിയ സഹോദരിയുടെ ഇരിപ്പുണ്ട്. അവൾ ഇവിടെ വന്നിരിക്കുന്നത് മിച്ചിഗാൻ നിന്നുമാണ്. അവളുടെ മകൻ ഇവിടെയുള്ള ക്രിസ്ത്യൻ സ്റ്റേഷനിലെ പ്രക്ഷേപകനാണ്. വളരെ മുമ്പ് മിച്ചിഗാനിലെ ഫ്ലിന്റിൽ വെച്ച് നടന്ന ഒരു യോഗത്തെപ്പറ്റി അവൾ എന്നോട് പറഞ്ഞു. അവൾക്കൊരു പ്രാർത്ഥനാ കാർഡ് കിട്ടിയിട്ട് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവൾക്ക് എങ്ങനെയും അതിന് സാധിച്ചില്ല. അവളുടെ രോഗം അതീവ ഗുരുതരമായിരുന്നു. ഇന്ന് രാവിലെ നേരം ദൈവം അവളെ സുഖമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ഥലത്തിന്റെ വലതുവശത്തായി ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തൊരു സമയമാണ്! അത് ഏകദേശം 12-14 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പോൾ പട്ടണത്തെ ഫീനിക്സ് എന്ന് വിളിക്കുന്നു. ഫീനിക്സിനെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ പണിതിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അതെ, അതേ കാര്യം തന്നെയാണ് ഇന്നു രാവിലെ നിങ്ങൾക്ക് സംഭവിച്ചത്. ഇന്നു രാവിലെ നേരം ഒരു നശിച്ച ആരോഗ്യം നിന്നും നിങ്ങളെ ദൈവം നല്ല ആരോഗ്യത്തിലേക്ക് പണിതുയർത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ സന്ധ്യാസമയത്ത് വന്നുകൊണ്ടിരുന്ന അനേക വിളികൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. ഞാൻ ട്യൂസണിൽ താമസിക്കുകയും വിളികൾ വളരെയേറെ ആയിരുന്നിട്ട് എനിക്കവയെല്ലാം എടുക്കാൻ പോലും കഴിയുന്നില്ല. ആയതിനാൽ ഞാൻ അവയ്ക്ക് വേണ്ടിയെല്ലാം ഫോണിലൂടെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞവർ അവരുടെ നമ്പറുകൾ മാത്രം പറയും. അവിടെ 87 വയസ്സുള്ള ഒരു പ്രായമേറിയ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നിട്ട് അവളുടെ മനോനില ഒരല്പസമയം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൾ തെരുവിലേക്കിറങ്ങി അലറിക്കൊണ്ട് പോലീസിനെ വിളിച്ചു. ആരോ അവളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞു. 87 വയസ്സ് പ്രായം, നോക്കൂ, അവളുടെ മനസ്സ് അവളെ വിട്ടുപോയിരുന്നു. അവളൊരു ഹൃദയംഗമായ പ്രായമേറിയ സ്ത്രീയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവളെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ബില്ലി എന്നെ ഫോൺ ചെയ്തിട്ട് വിളിച്ചു. പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കൂ. പറഞ്ഞു, ആ മഹിള വളരെ അത്യാസന നിലയിലായിട്ട് അവൾ മരിക്കാൻ പോകുന്നു എന്നവർ വിചാരിക്കുന്നു. പറഞ്ഞു, അവൾക്കവളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ എന്റെ ഫോൺ റിസീവർ തൂക്കിയിട്ടിട്ട് മുറിയിലേക്ക് പോയി പ്രാർത്ഥിച്ചു. ഒരല്പ നിമിഷത്തിനുള്ളിൽ അവൾ ഉറങ്ങി. അവൾ സാധാരണ എന്ന പോലെ ഉറക്കമുണർന്നു. ഒരു നല്ല മുഴു കോഴിയിറച്ചിയുടെ രാത്രി ആഹാരം, ഐസ്ക്രീമും കേക്കും എല്ലാം ചേർത്ത് കഴിച്ചു. അതെ, നിങ്ങൾ നോക്കൂ, ദൈവം പരമാധികാരിയാണ്. അവൻ അത്രമാത്രം വാസ്തവമാണ്. അവന് കഴിയും. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല, ഇവിടെ നിന്ന് ചോദിക്കുക മാത്രം ചെയ്യുക. നമ്മെ നയിക്കാനായിട്ട് ആരെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതോ ഒരുപക്ഷെ സഹോദരൻ വാൾഡേഴ്സ് തന്റെ പ്രാർത്ഥന പറഞ്ഞതുപോലെ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കാത്തതിനാൽ ഞങ്ങൾ കിട്ടുന്നില്ല, ഞങ്ങൾ വിശ്വസിക്കാത്തതിനാൽ ഞങ്ങൾ ചോദിക്കുന്നില്ല. ഇവിടെയാ ചെറുപ്പക്കാർ പാടിയ പാട്ടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സഹോദരൻ വാൾഡേഴ്സും വയസ്സെന്നവരുമായ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞ ആ ചെറുപ്പക്കാരുടെ ആത്മാർത്ഥതയെ, അതായത് അവൻ യേശുവിനെ അറിയുന്നു എന്നതിനെ പ്രശംസിക്കുന്നു. ഇപ്പോൾ അനേക നേരങ്ങളിൽ ഈ ചെറിയ സംഘഗാനങ്ങളും പാട്ടുകളുമെല്ലാം നമുക്കറിയാം. ഞാൻ ഇത് മറ്റൊരു സേവകന്റെ വാക്കുകളാണ്, സഹോദരൻ വാൾഡേഴ്സ് പറഞ്ഞു. ചില നേരങ്ങളിൽ അവർ ഒരു ഡിമ്മിൽ നിന്ന് ഒരു ഡസനായി വരുന്നു. കാരണം കാഴ്ചയിൽ അവരെന്ന് അതുപോലെ കാണപ്പെടുന്നു. അതിന്റെ കാരണം ഒരിക്കൽ പെന്തക്കോസ്തിനുണ്ടായിരുന്ന ആത്മാർത്ഥതയ്ക്കും പവിത്രതയ്ക്കും പകരം ഇന്നതൊരു പ്രകടനമായിരിക്കുന്നത് പോലെ തോന്നുന്നു. കൂടാതെ ഈ ആൺകുട്ടികളുടെ ആത്മാർത്ഥതയും ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. ബാലന്മാരെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കൂടാതെ ഞാനായിരുന്നിട്ട് എനിക്ക് ടെലിവിഷനിൽ അത്രയേറെ താല്പര്യമില്ല. നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ വാസ്തവമായും അതിനെതിരാണ്. ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് ശരിയായി കിട്ടുന്നതുവരെ ഞാൻ ട്യൂഷനിൽ ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വീട് കെട്ടും. വാടകയ്ക്ക് വീട് തന്നിരിക്കുന്ന മഹിള അവളൊരു നല്ല ക്രിസ്ത്യാനിയായ സ്നേഹിതയാണ്. എന്നാൽ ആ വീട്ടിൽ അവളൊരു ഒരു ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. അതെ, എനിക്ക് ഇളം പ്രായത്തിലെ കുഞ്ഞുങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം, അവർ അതിലേക്ക് ധൃതി പിടിക്കും. അങ്ങനെ ഒന്ന് രണ്ട് പ്രഭാതങ്ങൾക്ക് മുമ്പ് തവറും സ്ട്രോമിയുമായി ഒരു ട്രിപ്പിന് പോയിട്ട് വീട്ടിലേക്ക് കടന്നു വന്നതേയുള്ളൂ. ഇന്ന് രാവിലെ നേരം തവറും സ്ട്രോമി ഇവിടെ ഉണ്ടോ അതോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അദ്ദേഹം ട്യൂഷനുള്ള വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. എന്റെ ഇളയ മകൾ അവൾ അവിടെ പിന്നിലിരിപ്പുണ്ട്. കാണാനും ക്ഷണിച്ചിട്ട് പറഞ്ഞു, ഒരു ചില സംഘഗാനം കേൾക്കാനായി ഞങ്ങൾ ടെലിവിഷൻ ഓൺ ചെയ്യാൻ പോകുന്നു. അതോ അങ്ങനെയുള്ള എന്തോ ആയിരുന്നു. അതെ, ഇപ്പോൾ ഞാനൊരു നല്ല വിമർശകനാണ്. അതിനായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ എന്നെ എപ്രകാരം മെനഞ്ഞിരിക്കുന്നുവോ അപ്രകാരമല്ലാതെ മറ്റൊന്നുമായിരിക്കാൻ എനിക്കറിയില്ല. എന്നെ മെനഞ്ഞിരിക്കുന്ന വിപരീതമായി ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുമെങ്കിൽ ഞാനൊരു കാപട്യക്കാരനായിരിക്കും. ജനങ്ങളുടെ മുന്നിൽ ഞാൻ അതായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അത് തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നാം എങ്ങനെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഒരല്പം അധികം വിമർശിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അതിനെ വിമർശിക്കാനായി എന്റെ ഹൃദയത്തിൽ ചിലതുണ്ട്. കാരണം എനിക്കതിൽ ഒരുവിധത്തിലെ ഹോളിവുഡ് തട്ടിപ്പുള്ളതുപോലെ തോന്നി. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് വളരെയേറെയുണ്ട്. അതിനുണ്ടായിരിക്കേണ്ട പരിപാവനത അതിലുള്ളതായി കണ്ടില്ല. അവർ ആ സ്തുതിഗീതങ്ങൾ സ്വർണ്ണ നിലത്തിലെ സ്ലിപ്പറുകൾ ധരിച്ചുകൊണ്ട് ഒരു റോക്ക് ആൻഡ് റോൾ സമയത്തെ പോലെ പാടിയിരുന്നു. അത് അതിലേക്ക് വന്നിട്ട് സുവിശേഷം ഒരു പ്രകടനമായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അതാണ് അതെങ്കിൽ ഞാൻ അതുമായി ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവവും കലർപ്പില്ലാത്തതുമായി എന്തെങ്കിലും എനിക്ക് ആവശ്യമായിരിക്കുകയും അതിനെ നാം ആ വിധത്തിൽ തന്നെ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവ രണ്ടും സ്ഥാനമാറ്റി വെച്ചെങ്കിൽ നിങ്ങൾക്ക് നന്നേ കേൾക്കാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി കേൾക്കാമോ? ഇപ്പോൾ അടുത്ത ഞായറാഴ്ച രാവിലെ കർത്താവിന് ഇഷ്ടമെങ്കിൽ അരിസോണയിലെ ഫ്ലാഗ്സ്റ്റാഫിൽ വെച്ച് വാണിജ്യക്കാരോട് ആദ്യമായി സംസാരിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെയുള്ള സഹോദരൻ, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, പ്രസിഡന്റാണ്, ചെസ്റ്റർ ഏൾ. സഹോദരൻ ചെസ്റ്റർ ഏൾ ഒരു ഇന്ത്യൻ സഹോദരൻ. ഇന്ത്യയിൽ നിന്നുള്ള ഒരു നല്ല സുവിശേഷകന്റെ കൈപിടിച്ചു കുലുക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ നേരം അദ്ദേഹവുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടായി. അടുത്ത ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ സംസാരിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ യോഗത്തിൽ സംബന്ധിക്കാനായി ആത്മാർത്ഥമായി നിങ്ങളേവരെയും ക്ഷണിച്ചിരിക്കുന്നു. നമ്മെ കർത്താവ് ആശീർവദിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ വരുന്ന ഓരോ സമയത്തും സാധാരണയായി ഞാൻ ഒരല്പം വിശാലദർശനം നടത്തിയിട്ട് ചുറ്റുമുള്ള ഓരോ ദേവാലയങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ എനിക്കത് കാഠിന്യമുള്ളതായി കാണപ്പെടുന്നു. കാരണം ചില ആലയങ്ങൾ വളരെ ചെറുതാണ്. അദ്ദേഹത്തിന്റെ ആലയം ചെറുതാണെന്ന കാരണത്താൽ നാം ഒരു സഹോദരൻ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് ഒരുവിധം കാഠിന്യമേറിയതായിട്ട് ജനങ്ങൾക്ക് അകത്തേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അങ്ങനെ നാം എല്ലാവരും ഒരിടത്ത് കൂടി വരികയും അതെ, ഞാൻ തന്നെ അതിനേറ്റെടുത്ത് നടത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. നാം ഇവിടെ കൂടി വന്നൊരു യോഗം നടത്തുകയും ഒരു ചെറിയ സുവിശേഷ യോഗം നടത്തിക്കൊണ്ട് രോഗികൾക്ക് മറ്റുമായി പ്രാർത്ഥിക്കും മുമ്പ് ഒരുപക്ഷേ ഞാൻ മറ്റേതിലേക്ക് മാറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ വളർന്നായിരിക്കുമോ? അത് ടേപ്പാണ്. ശരി, ഒരുപക്ഷേ ഞാൻ ആ വിധത്തിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല രീതിയാകുമായിരുന്നു. ഇവിടെയുള്ള സഭകളിലെ ഇവിടെ ഫീനിക്സിലെ എന്റെ സഹോദരന്മാരായ പാസ്റ്റർമാർ അറിഞ്ഞിരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് ഞങ്ങൾ ഈ ഹാളിലേക്ക് വന്നിത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരാൻ കഴിയും. അവർ അനേകരുണ്ട്. നിങ്ങൾക്കവരെല്ലാവരെയും കിട്ടില്ല. ഇന്നു രാവിലെ നിൽക്കുന്നവരെ നിങ്ങൾ കാണുന്നു. ഒരുപക്ഷേ അത് അതിന്റെ പകുതി പോലും വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ചെറിയ ഇടവേളയിൽ നിങ്ങൾക്കെല്ലാവരെയും കൺവെൻഷൻ മുമ്പും പിമ്പുമായി കിട്ടിയെന്നും വരില്ല. കൺവെൻഷൻ സമയം നമുക്കൊരു നല്ല സമയമായിരിക്കാൻ പോകുന്നു എന്നെനിക്ക് വളരെ തീർച്ചയാണ്. നിങ്ങൾ മഹാന്മാരായ പ്രാസംഗികന്മാരെ കേൾക്കും. ഈ സഹോദരൻ ക്യാഷ് ഹംബർഗാണ്. ഹാംബർഗ്. എന്റെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ കേട്ടിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം ഒരു കൊടുങ്കാറ്റാണ്. അതെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ആ രീതിയിൽ പറയാൻ പാടില്ലായിരുന്നു. അതൊരു സഹോദരനാണ്. എന്നാൽ എന്റെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കേട്ടതിനു ശേഷം നിങ്ങൾ എന്നെ കേൾക്കാനായി എങ്ങനെ വരുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ശ്വാസമെടുക്കാറില്ല. അദ്ദേഹം അതെങ്ങനെ ചെയ്യുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ അദ്ദേഹത്തിനൊരു ഓഹരി നൽകിയിരിക്കുന്നു. വളരെയടുത്തായി എന്റെ ന്യൂയോർക്ക് കൺവെൻഷനിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. യോഗത്തിനു ശേഷം രാത്രി ഭോജനത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി. സഹോദരൻ, ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം പ്രസംഗവേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെ അടുക്കിലേക്കും പോയിട്ട് പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം സ്വയം ഒരു കഥാപാത്രം തന്നെ. കാലിഫോർണിയയിൽ നിന്നുള്ള സഹോദരനാലും നിങ്ങൾ ആനന്ദിക്കും എന്നെനിക്ക് തീർച്ചയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? എനിക്ക് അദ്ദേഹത്തിന്റെ പേരോർക്കാൻ കഴിയുന്നില്ല. പ്രാസംഗികരിൽ ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേരും കൂടെ മറന്നുപോയി. എന്നാൽ അദ്ദേഹം ഒരു ശക്തിശാലിയായ പ്രാസംഗികനാണ്. നിങ്ങൾ അദ്ദേഹത്തിൽ ആനന്ദിക്കും. അത്തരത്തിൽ നിങ്ങൾ അറിയുന്ന ഇന്നത്തെ മഹാന്മാരായ പ്രാസംഗികരിൽ ഉൾപ്പെട്ട സഹോദരൻ റോബർട്ട്സും കൂടെ ഒരുപക്ഷെ അവിടെ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ മനസ്സിലെ കടന്നു വരുന്ന ഒരു വചനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ നന്ദിയുള്ളവനാണ്. കർത്താവിന്റെ പെട്ടകം കൂടാരത്തിനകത്തിരിക്കുന്ന സമയത്ത് ഒരു നാൾ ദാവീദ് അതിലേക്ക് നോക്കി. അതിനെക്കുറിച്ചുള്ളതാണ് അവൻ പറഞ്ഞു. അവൻ ആ ദിവസത്തെ പ്രവാചകനായ നാഥാനുമായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. കേദാർ കൊണ്ട് നിർമ്മിച്ച വീട്ടിൽ എന്റെ കർത്താവിന് ഉടമ്പടി പെട്ടകം ഒരു കൂടാരത്തിനകത്തോ? പ്രവാചകൻ അവനോട് പറഞ്ഞു, ദാവീദേ, നിന്റെ ഹൃദയത്തിലുള്ളത് പോലെയൊക്കെയും ചെയ്താലും ദൈവം നിന്നോടുകൂടെയുണ്ട്. അവന് പറയാൻ അറിയാമായിരുന്നത് അത് മാത്രമായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ കർത്താവ് ആ പ്രവാചകനെ സന്ദർശിച്ചു പറഞ്ഞു, പോയി എന്റെ ദാസനോട് പറയുക, ദാവീദേ, നീ ആ കുറച്ച് ആടുകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിന്നെ ആട്ടിൻ തോലിൽ നിന്നും എടുത്തു. മഹാന്മാരുടെ പേരിനെ പോലെ നിന്റെ പേരിനെ വലുതാക്കി എന്ന് നിനക്കറിയാം. ഏറ്റവും വലിയ പേരല്ല, ഏറ്റവും മഹത്തായ പേരുമല്ല. എന്നാൽ ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന മഹാന്മാരുടെ പേരുകളോടൊപ്പം എണ്ണി. ഞാൻ ചിന്തിച്ചു, അവിടെ ദാവീദിനോടുള്ള ദൈവത്തിന്റെ കൃപ. പിന്നെ ഞാൻ ചിന്തിച്ചു, അതിൽ സ്വയം എനിക്കും എന്നെയും കൂട്ടാം. നാം ജീവിക്കുന്ന ഈ ദിവസത്ത് ലോക ചരിത്രത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഈ യോഗങ്ങളിൽ സംബന്ധിക്കുന്ന നമ്മെ പോലെയുള്ള അത്തരത്തിലെ മനുഷ്യരോടൊപ്പം എന്നെയും കൂട്ടാനായത് എനിക്ക് ലഭിച്ച സൌഭാഗ്യമായി ഞാൻ കാണുന്നു. കർത്താവ് നിങ്ങളെ വളരെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എന്റെ നല്ല സ്നേഹിതനായ സഹോദരൻ വാൾഡേഴ്സ് പറഞ്ഞു, ബ്രഹ്മ 9:30 അതോ 10:30 ആണെന്നോ ഞാൻ കരുതുന്നു. എനിക്ക് പോകേണ്ടതുണ്ട് പറഞ്ഞു. ഞാൻ പോയി ഏറ്റവും അറ്റത്തായിട്ടിരിക്കും. അങ്ങനെ താങ്കൾ സംസാരിക്കുന്നതിനെ ഞാൻ തടസ്സപ്പെടുത്തില്ല. അദ്ദേഹം ഇതിനു മുൻപും യോഗങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഞാൻ അല്പം പതുക്കെ തുടങ്ങി. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ തിരുവെഴുത്തുകളെ ഇവിടെ ഒരു കുറിമാനം പോലെ കുറിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം കർത്താവ് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാനായി എനിക്ക് തിരികെ പോയി ചിന്തിക്കേണ്ടതുണ്ട്. അവനായി കാത്തിരിക്കുകയും വേണം. ഞാൻ അല്പം പതുക്കെ തുടങ്ങുന്നയാളാണ്. പിന്നെ ഇന്നു രാവിലെ നേരം ഞാൻ നിങ്ങൾ ഏറെ നേരം പിടിച്ചിരുത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സഹോദരൻ വില്യംസിനോട് ചോദിച്ചു. സഹോദരൻ വില്യംസ്, എത്ര സമയം എനിക്കെടുക്കാം? ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്റെ പക്കൽ ഇവിടെ ഒരു തിരുവഴുത്തുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ 30 നിമിഷമോ അങ്ങനെയോ മറ്റോ എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എല്ലാവരെയും വീട്ടിലേക്ക് പോകാനായി പിരിച്ചുവിടുക. പിന്നെയും ഞാൻ പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുന്നതോ, നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളോടൊപ്പം എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനായി സാധ്യമെങ്കിൽ ഞാനൊരു ചെറിയ പാഠവും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ 3:30 അതോ 4 മണിക്കോ 20 മിനിറ്റ് ശേഷിച്ചിരിക്കുമ്പോഴോ എഴുന്നേറ്റ് തയ്യാറായി ഇവിടെ വന്നത് തീർച്ചയായും കാണാൻ വേണ്ടിയല്ല. ഞാൻ കാണുന്നതിനെ കാര്യമാക്കുന്നില്ല. ഇന്നലെ ചില തിരുവെഴുത്തുകളെ ഞാൻ എഴുതിയെടുത്തിട്ട് പഠിച്ചിട്ട് അതിനായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതിലൂടെ കടന്നിട്ട് അത് ആരെയെങ്കിലും സഹായിക്കും എന്ന വിചാരത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നമുക്ക് കാണിക്കാനും കാഴ്ചക്കാരാകാനുമുള്ള സമയമില്ല. നാം തികച്ചും കാര്യത്തിലേക്ക് കടന്നിരിക്കണം. യേശു അത് ശീഘ്രം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ആർക്കെങ്കിലും ടേപ്പ് ആവശ്യമായി വരുമെന്ന് കരുതി, അവരിപ്പോൾ ഇത് ടേപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്രസ്താവന നടത്താൻ ആഗ്രഹിക്കുന്നു. അതായത്, ചിലപ്പോൾ ഞാൻ അനേക നേരങ്ങളിൽ എന്നെ നന്നേ തെറ്റിദ്ധരിക്കാറുണ്ട്. അനേക നേരങ്ങളിൽ ജനങ്ങളെന്നെ തിരികെ വിളിച്ച് ചോദിക്കും, പ്രബ്രഹാം, അതിലുണ്ടായിരുന്ന വെളിച്ചം ഇതായിരുന്നു എന്നാണോ താങ്കൾ അർത്ഥമാക്കിയത്? എന്നാൽ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നാൽ, ഞാൻ എന്തിനു വേണ്ടി അത് അർത്ഥമാക്കി എന്നതിന്റെ അടിസ്ഥാനമായ സാങ്കേതിക ഭാഷയിൽ നിങ്ങളതിനെ നോക്കണം. ചില നേരങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അതൊരൽപ്പം മറ്റയാളുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ളതായിരിക്കാം. നിങ്ങൾ അതിപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാൾ എന്ത് വിശ്വസിക്കുന്നു? എന്നാൽ എനിക്ക് ഒരു സന്ദേശമുണ്ട്. ഞാനല്ല, കർത്താവിൽ നിന്നുമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ആ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അത് പിശാചിൽ നിന്നാണെന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ ചിന്തിക്കാനിടയുണ്ട്. അത് വിഡ്ഢിത്തമാണെന്ന് ഒരുപക്ഷെ മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. എന്നാൽ എനിക്കോ അത് ജീവനാണ്. വ്യത്യസ്തമായ അത്തരത്തിലെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാൻ വ്യത്യസ്തനായിരിക്കാനോ ജനങ്ങളെ വേദനിപ്പിക്കാനോ അതല്ല മുറിപ്പെടുത്താനോ അർത്ഥമാക്കുന്നില്ല. ഞാൻ അതിനെ അത്രയും അനായാസ വിധത്തിൽ അർത്ഥമാക്കുന്നില്ല. ഞാൻ ചെയ്യുമെങ്കിൽ ഞാനൊരു കാപട്യക്കാരനാണ്. ദൈവത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വെളിച്ചത്തിലാണ് ഞാനത് പറയുന്നത്. ദൈവത്തെ ജനങ്ങൾ കൂടുതൽ നന്നായി അറിയണം എന്നുള്ള ഗൗരവത്തിലാണ് ഞാനത് പറയുന്നത്. ഞാനത് സ്വയം ഉണ്ടാക്കിയുള്ള എന്തെങ്കിലുമാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത്. ഞാനിത് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ചിലതാകുന്നു. ഇപ്പോൾ ഈ കൺവെൻഷനുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ ജനങ്ങളെ വേദനിപ്പിക്കാനോ അതല്ല ഞാനതിനെ ആ വിധത്തിലല്ല വിശ്വസിക്കുന്നത് എന്ന് പറയാനിടയായി എന്നും വന്നേക്കാം. അതെ, ഞാൻ പലപ്പോഴും ഇങ്ങനെ തീക്ഷ്ണമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്റെ ഭാര്യ അവിടെ ഇരുന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെയേറെ ഉപചാരങ്ങളൊന്നുമില്ലെന്ന് അവൾക്കറിയാം. ഞാൻ നിങ്ങൾ കോഴിയിറച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് എല്ലിലേക്ക് വരുന്നു. ഇപ്പോൾ കോഴിയിറച്ചി ഇഷ്ടപ്പെടുന്ന ആരും അവനതിന്റെ എല്ല് കടിച്ചോ എന്ന് വിചാരിച്ചിട്ട് മാംസം വലിച്ചെറിയാറില്ല. അവൻ എല്ല് മാത്രം ദൂരെ എറിഞ്ഞിട്ട് പിന്നെയും കോഴിയിറച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ പൈ തിന്നുമ്പോഴും അതേ കാര്യം തന്നെ. ഞാനൊരു കുരുവിൽ കടിച്ചാൽ ഞാൻ പൈ ദൂരെ എറിഞ്ഞു കളയില്ല. ഞാൻ കുരുവിനെ ദൂരത്തെറിയും. അങ്ങനെ എന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ ഞാൻ പറയുന്ന എന്തായാലും അത് നിങ്ങളുടെ കാഴ്ചയിൽ ഒരു കുരുവിനെ പോലെ തോന്നിയാൽ അതെ അതിനെ ഒരു വശത്തേക്ക് എടുത്ത് പറയുക. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്ന വിധത്തിൽ അതെനിക്ക് അറിയേണ്ടതില്ല. അങ്ങനെ പിന്നെയും മുന്നോട്ട് പോയി ശരിയെന്ന് നിങ്ങൾക്ക് തോന്നണേ നിങ്ങൾ കഴിക്കുക. പിന്നെ ഞാൻ കർത്താവിന്റെ വചനത്തെ അനുഗ്രഹിക്കുമെന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ വചനത്തിൽ ഒരു ഉറച്ച വിശ്വാസിയാണ്. വചനം മാത്രം അതാണ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം. നമ്മിൽ ഒരാൾ മറ്റേയാളിന് വ്യത്യസ്തരാണ്. എന്റെ സഹോദരന്മാരായ മിഷണറിമാരും സുവിശേഷകന്മാരും പാസ്റ്റർമാരും ഇവിടെ നിൽക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ അവരൊരു 100 പേരോ അതിലധികമോ ഉണ്ടാകും ഇവിടെ നിൽക്കുന്നു. അവർ ഓരോരുത്തരും ഇവിടെ നിന്നുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ നന്നായി സംസാരിക്കാൻ യോഗ്യതയുള്ളവരാണ്. എനിക്കത് തീർച്ചയാണ്. എന്നാൽ നോക്കൂ, നാം ഓരോരുത്തരും ഒരാളിന് മറ്റേയാളിന് സ്ഥാനമെടുക്കാൻ കഴിയില്ല. ഒരുവന് മറ്റേയാളിന് സന്ദേശത്തെ എടുക്കാനാകില്ല. നോക്കൂ, നമുക്ക് നമ്മുടെ വ്യത്യസ്തമായ രീതികളുണ്ട്. ദൈവം പരമാധികാരിയാണ്. അവൻ ആദിയിൽ അവിടെ അവൻ മാത്രമായിരുന്നപ്പോൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തോട് ആർക്ക് പറയാനാകുമായിരുന്നു? കാണുന്നു, നമുക്ക് നിത്യജീവനുണ്ടെങ്കിൽ നിത്യജീവന്റെ ഒരേ രൂപമേ ഉള്ളൂ, അത് ദൈവമാകുന്നു. അതുകൊണ്ട് നമുക്ക് നിത്യജീവനുണ്ട് എങ്കിൽ ദൈവത്തിന്റെ ഒരു ഭാഗമായിട്ട് നാം അപ്പോൾ തന്നെ ദൈവത്തിലായിരുന്നു. നാം അവന്റെ ഗുണവിശേഷമായിരുന്നു. നാം ഇപ്പോൾ അവന്റെ ഗുണവിശേഷമാകുന്നു. മാത്രമല്ല, എന്തുകൊണ്ടെന്നാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനമെന്നാൽ ഒരു ചിന്ത പ്രകടമാക്കിയതാണ്. ആയതിനാൽ നാം അവന്റെ ചിന്തയിലായിരുന്നിട്ട് വചനത്തിലേക്ക് ആവിഷ്കരിക്കപ്പെട്ടു. പിന്നെ ഇന്ന് നാം ആയിരിക്കുന്നതായി തീരുകയും ചെയ്തു. ആ കാരണത്താലാണ് നമ്മുടെ പേരുകൾ ഒരുപക്ഷെ ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നതാകില്ല എന്നാൽ നമ്മുടെ പേരുകൾ ലോകാരംഭത്തിനു മുമ്പ് തന്നെ കുഞ്ഞാണ്ടിജ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. കാണുന്നു, അന്ന് അതവിടെ ഇല്ലായിരുന്നു എങ്കിൽ അതൊരിക്കലും അവിടെ ഉണ്ടായിരിക്കില്ല. കാണുന്നു, അതായത് പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരെല്ലാവരെയും വീണ്ടെടുക്കാനാണ് യേശു വന്നത്. നോക്കൂ, അവൻ അറിഞ്ഞിരുന്നു. റോമരട്ട് നമ്മോട് പറയുന്നത് പോലെ കുശവനോട് ആർക്ക് പറയാനാകും എന്നെ ഇന്നത് ഇന്നതായി ഉണ്ടാക്കണം എന്ന് കളിമണ്ണിന് പറയാനാകുമോ? കാണുന്നു, ഇല്ല. ദൈവത്തിന് അവന്റെ സകല ഗുണവിശേഷങ്ങളും പ്രകടമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവന് ഒരു പാത്രത്തെ അപമാനത്തിനും മറ്റൊന്ന് മാനത്തിനായും അതുമൂലം അവന് ഒരെണ്ണത്തെ തീർച്ചയായും ഉയർത്തിക്കാട്ടാനും ഇപ്പോൾ എന്നാൽ അവൻ പരമാധികാരിയാണ്. നിങ്ങൾ നോക്കൂ, എന്തു ചെയ്യണമെന്നും ആർക്കും അവനോട് പറയാനാകില്ല. അവൻ നമ്മെ വ്യത്യസ്തരായി സൃഷ്ടിച്ചു, അതുപോലും നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ബൈബിളിൽ നമ്മോട് പറയപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിലെ ദൂതന്മാരിലും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. സ്വർഗീയ സൃഷ്ടികളിൽ അവിടെ ദൂതന്മാരും കെരൂബുകളും സറാഫുകളുമുണ്ട്. കൂടാതെ അവിടെ അവർ വ്യത്യസ്തരുമാകുന്നു. നാം എല്ലാവരും വ്യത്യസ്തരാണ്. ദൈവത്തിന് വലിയ പർവ്വതങ്ങളുണ്ട്, അവന് സമനിലങ്ങളുണ്ട്, പുൽത്തകിടുകൾ, പുല്ല്, മരുഭൂമി, വെള്ളം. നോക്കൂ, അവൻ വ്യത്യസ്തനാണ്. അവനൊരു വൈവിധ്യത്തിന്റെ ദൈവമാണ്. ഇന്നു രാവിലെ നേരം ഇവിടെയുള്ള അവന്റെ ജനങ്ങളെ നോക്കുവിൻ. നമ്മിൽ ചിലർ വെളുപ്പ്, ചിലർ കറുപ്പ്, ചിലർ തവിട്ട് നിറം, ചിലർ മഞ്ഞ, ചിലർ ചുവപ്പ്. നോക്കൂ, അത് അവന്റെ ജനങ്ങളാണ്. അവനൊരു വൈവിധ്യത്തിന്റെ ദൈവമാണ്. ആയതിനാൽ അവൻ അവന്റെ വേലക്കാരുടെയും അതേ കാര്യം തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പ്രാർത്ഥനയ്ക്കായി ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. നാം വചനം വായിക്കുന്നതിന് മുമ്പായി ഒരുപക്ഷെ ഞാനിത് പറയുകയാണ്, ഞാൻ അല്പം നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് പോകേണ്ടി വരും. ഞാൻ മനസ്സിലാക്കും. നോക്കൂ, ഞാനത് കൃത്യമായി മനസ്സിലാക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ എടുത്തിരിക്കുന്ന പൂഴിയിലേക്ക് നമ്മുടെ തലകളെ കുമ്പിട്ടിരിക്കുന്ന വേളയിൽ പ്രാർത്ഥനയിൽ ഓർക്കാനായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തിക്കാട്ടുമോ? അവൻ ആ കൈയുടെ കീഴിലെ ഹൃദയത്തിൽ എന്താണെന്ന് അവന് ശരിക്കും അറിയാം. പ്രിയ സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾ എടുത്തിരിക്കുന്ന പൂഴിയിലേക്ക് ഞങ്ങളുടെ തലകളെ കൊമ്പിട്ടുകൊണ്ട് ഞങ്ങൾ ഭക്തിപുരസരം അങ്ങയെ സമീപിക്കുന്നു. ഓരോ രാത്രിയിൽ നീ അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകളായ കടൽക്കരയിലെ മണൽത്തരിയെ നിനക്കെണ്ണാമോ എന്ന് ചോദിച്ചത് ഞങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും നീ അവനോട് ചോദിച്ചു, നക്ഷത്രങ്ങളിലേക്ക് നോക്കുക, അവൻ അവ എണ്ണാനായോ? തീർച്ചയായും അത് അസാധ്യമായിരുന്നു. നീ ഇതവനോട് പറഞ്ഞു, നിന്റെ സന്തതി കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിൽ വെളിച്ചം വിതറ നക്ഷത്രങ്ങളെ പോലെയും എണ്ണമറ്റതായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സുകളും ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ മനസ്സിലെ വിചാരങ്ങളും വിശേഷാൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന പൂഴിയിലേക്ക് ഞങ്ങൾ തല കുമ്പിട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞങ്ങൾ പോകാനിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക്കുന്നു. മണൽ മുതൽ നക്ഷത്രങ്ങൾ വരെ അബ്രഹാമിന് സന്തതികൾ ഉണ്ടാകും. ക്രിസ്തവൻ മരിച്ച ഞങ്ങൾ അബ്രഹാമിന് സന്തതികളായി തീർന്നു. വാഗ്ദത്ത് പ്രകാരം അവനോടൊപ്പം അവകാശികളായി തീരുന്നു. ഇന്നു രാവിലെ നേരം ഞങ്ങളിവിടെ കടന്നു വന്നത് ഞങ്ങളുടെ ജീവൻ ആവശ്യമായ പ്രാകൃതാഹാരം കഴിക്കാനായിട്ടായിരുന്നു. അത് ഞങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് ഞങ്ങളിപ്പോൾ വഴിയിൽ നിന്നും മാറ്റിവെക്കുന്നു. ഇപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ആ സ്വർഗീയ മന്ന തരണം എന്നാഗ്രഹിക്കുന്നു. ആ ആഹാരം ഞങ്ങളുടെ ജീവന് ശക്തി പകരുകയും ചെയ്യും. കൂടുതൽ കോശങ്ങൾ നിർമ്മിച്ച ഈ ദിവസത്തിലേക്ക് ഞങ്ങളെ ശക്തീകരിക്കാനായി ഇപ്പോഴത്തെ ഈ ആഹാരം രക്തം പ്രവഹിപ്പിച്ചുകൊണ്ടുപോയി അതിനെ ബലപ്പെടുന്നത് പോലെ ഇന്നു രാവിലെ നേരം വചനത്തിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായി. അവൻ ഞങ്ങളുടെ ആത്മാവിലേക്ക് കടന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഈ മണിക്കൂറിൽ ഞങ്ങളെ ശക്തീകരിക്കാനിടയാകട്ടെ. കാരണം നേരം വളരെ വൈകിട്ട് സന്ധ്യയുടെ നിഴലുകൾ വീണിരിക്കുന്നു. സന്ധ്യാസമയത്തെ വെളിച്ചം ഇവിടെയായി വളരെ വേഗം തന്നെ മുകളിലെ കയറി വരിക എന്ന കൽപ്പന ഞങ്ങൾ കേൾക്കാൻ പോവുകയും ചെയ്യുന്നു. ഞങ്ങൾ ആ മണിക്കൂറിലേക്ക് തയ്യാറായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിതാവേ, ഞങ്ങളെ സഹായിച്ചാലും പുസ്തകം തുറപ്പാനോ അതിന്റെ മുദ്രകളെ പൊട്ടിപ്പാനോ യോഗ്യനായി ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുഞ്ഞാട് അത് ലോകാരംഭം മുതൽ അറുക്കപ്പെട്ടതായി കടന്നു വന്ന പുസ്തകമെടുത്ത് അതിന്റെ മുദ്രകളെ തുറന്നു. ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഇന്നു രാവിലെ വന്ന ഞങ്ങൾക്ക് പുസ്തകം തുറന്നു കർത്താവെ, ഞങ്ങളെ നിന്നോടൊപ്പം നോക്കണമേ. മാത്രമല്ല ഈ മണിക്കൂറിലേക്ക് തയ്യാറായിരിക്കേണ്ടതിന് ഞങ്ങൾ തികച്ചും എന്തു ചെയ്യേണ്ടതുണ്ടോ എന്നറിയിച്ചാലും ഓരോ സഭയെയും അനുഗ്രഹിക്കണമേ. നടക്കാനുള്ള യോഗങ്ങളെ അവയെ ഓരോന്നിനും അനുഗ്രഹിക്കണമേ. നടക്കാനുള്ളതിനോടൊപ്പം ഞങ്ങളുടെ ചെറിയ യോഗത്തെയും കൂടെ കൂട്ടണമേ. ഇന്ന് ഞങ്ങൾ ഇവിടം വിട്ടു പോകുമ്പോൾ ഞങ്ങൾ എമ്മാവൂസിൽ നിന്നും കടന്നു വന്നവരെ പോലെ പറയാനിടയാകട്ടെ. വഴിമധ്യേ അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? പിതാവേ, ഇതനുവദിച്ചാലും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ആമേൻ. ഇപ്പോൾ നിങ്ങൾ തിരിക്കാൻ ആഗ്രഹിക്കുന്നവർ സേവകൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്നറിയാനായി സാധാരണ നിങ്ങൾ അവർ വായിച്ചതിനു ശേഷം അത് കണ്ടുപിടിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ബൈബിളുകൾ ഉണ്ടെങ്കിൽ വിശുദ്ധ മത്തായിയുടെ 4-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി ഞാൻ എന്റെ വിഷയത്തെ തരാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം അത് ഇപ്രകാരം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയും നാം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അത് സംസാരിക്കുകയും ചെയ്യാം. എങ്ങനെയോ ഞാൻ ഇതിനെ വിഷയമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെ തലക്കെട്ടാക്കുന്നു, കൊയ്ത്ത കാലം. ഈ വിചാരത്തെ അടിസ്ഥാനമാക്കി ഇവിടെ നിന്ന് വിഷയത്തിന്റെ സന്ദർഭത്തെ ഉണ്ടാക്കാനായി നാം തിരുവെഴുത്ത് വായനയിലേക്ക് കടക്കുകയാണ്. നാം വിശുദ്ധ മത്തായി 4-ാം അധ്യായത്തിന്റെ ഒരു ചെറിയ പംക്തി വായിക്കാൻ പോകുന്നു. ഇത് യേശുവിനുണ്ടായ പരീക്ഷയാണ്. അവൻ പരിശുദ്ധാത്മാക്കൾ നിറയപ്പെട്ട ശേഷം അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. പിന്നെ പിശാചവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാചവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒരല്പം അതിനെ പിന്താങ്ങാൻ ആഗ്രഹിച്ചിട്ട് 4-ാം വാക്യത്തിലേക്ക് വീണ്ടും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇപ്പോൾ ഒരു വിഷയത്തിനായി ഞാൻ അതെടുക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും. ഇപ്പോൾ നാം സംസാരിക്കുമ്പോൾ ഈ വിചാരത്തെ ഹൃദയത്തിൽ വെച്ചുകൊള്ളുക. വിശുദ്ധ യോഹന്നാൻ 6:48 യേശു ഒരു വട്ടം പറഞ്ഞു, അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു, അങ്ങനെയാണ് ഇന്ന് രാവിലെ നേരം ഞാൻ അത് എഴുതിയെടുത്തത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അത് പെസഹ പെരുന്നാളായിരുന്നു. അന്ന് യഹൂദന്മാർ മരുഭൂമിയിൽ മന്ന വീണിരുന്നതിന്റെ ഓർമ്മുതുക്കളായി അവരുടെ നിയമാനുസൃതമായ അപ്പം കഴിച്ചിരുന്നു. മാത്രമല്ല, വനാന്തരത്തിലുണ്ടായിരുന്ന പാറയെ പ്രതിനിധീകരിക്കുന്നതിന് അവർ ഒരു ഉറവിൽ നിന്നും വെള്ളവും കുടിച്ചിരുന്നു. അങ്ങനെ അതവർക്ക് ഒരു മഹത്തായ സമയമായിരുന്നു. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു അത്യുച്ചത്തിൽ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ 40 വർഷം മന്ന തിന്നു, അവർ ഓരോരുത്തരും മരിച്ചു. എന്നാൽ ഞാൻ സ്വർഗം നിറങ്ങി വന്ന ദൈവത്തിന്റെ അപ്പമാകുന്നു. അത് ഒരുവൻ ഭക്ഷിച്ചാൽ അവൻ മരിക്കുകയില്ല. പാറയ്ക്കായി അവൻ പറഞ്ഞു, മരുഭൂമിയിലുണ്ടായിരുന്ന പാറ ഞാനായിരുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ കുടിച്ചിരുന്ന ആ പാറ ഞാനായിരുന്നു. എങ്ങനെ? അവർ ചോദിച്ചു, നീ 50 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാത്ത ഒരു മനുഷ്യൻ, ഇന്ന് നീ അബ്രഹാമിനെ കണ്ടിരുന്നോ? നിനക്കൊരു ഭൂതമുണ്ടെന്നും ഭ്രാന്താണെന്നും ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. പിന്നെ യേശു പറഞ്ഞു, അബ്രഹാം ഉണ്ടായിരുന്നതിന് മുമ്പേ ഞാനുണ്ട്. നോക്കൂ, ഞാൻ ആകുന്നവൻ, മുൾപടർപ്പിൽ കത്തിയ അഗ്നിയായിരുന്നു മോശയോട് സംസാരിച്ചവൻ. അതിന്റെ നാമങ്ങളെയും സർവനാമങ്ങളെയും എല്ലാം നിങ്ങൾ ശരിക്കും യഥാസ്ഥാനത്താക്കിയാൽ ഞാൻ ആയിരുന്നു, ഞാൻ ആയിരിക്കുമെന്നല്ല, ഞാൻ ആകുന്നവൻ, എല്ലാ സമയത്തും വർത്തമാനകാലം. അവൻ പറഞ്ഞതിനെ നാം ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സ്വയം, അതായത് ജീവന്റെ അപ്പം ഞാനാകുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ ജീവന്റെ അപ്പമാകും? അതാണ് നാം അതിശയിക്കുന്നത്. അവൻ പറഞ്ഞു, എന്റെ ശരീരം അപ്പമാകുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ അപ്പമാകാൻ കഴിയും? അതൊരു വിചിത്രമായ ഒന്നായിരിക്കുന്നു. എന്നാൽ അതേപ്പറ്റി അമ്പരന്ന് പോകേണ്ട, അവന്റെ സമയത്തുണ്ടായ ജനങ്ങൾ അതിനെപ്പറ്റി സംഭ്രമിച്ചു പോയിരുന്നു. ഈ മനുഷ്യൻ സ്വയം എങ്ങനെയാണ് ഒരു അപ്പമാകുന്നു എന്നവർക്കറിയാനായില്ല. മാത്രമല്ല, വിശുദ്ധ യോഹന്നാൻ 1 അത് നമുക്ക് ഈ വിധത്തിൽ നൽകിയിരിക്കുന്നു, അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. അതുകൊണ്ട് വചനം അപ്പമായി തീർന്നു. ഇവിടെ വചനവും അപ്പവും ഒരേ കാര്യം തന്നെയായിരിക്കണം. കാരണം യേശു തന്നെ വചനവും അവൻ തന്നെ അപ്പവുമാകുന്നു. അവന് അപ്പവും വചനവും ആയിരിക്കാൻ കഴിയുന്നെങ്ങനെ? സകല അത് ജഡിക മനസ്സിനെ സംഭ്രമിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാവിലെ നേരം നമ്മുടെ ഇടയിൽ ഒരു ജഡിക മനസ്സുള്ളയാളും ഉണ്ടാകാൻ നാം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു ആത്മീയ മനസ്സുണ്ടായിരുന്നിട്ട് നമുക്കിവിടെ പിതാവ് എന്ത് തരാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വചനങ്ങൾ അമ്പരപ്പിക്കുന്നതായി കാണുന്നു, എങ്കിലും അതേസമയം നോക്കൂ, അവ ആത്മീയ സത്യവുമാകുന്നു. ഇപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെ അപ്പമായിരിക്കാനാകും? അതാണ് അവർ ചോദിച്ചത്. ജോസഫസിന്റെയും ചരിത്രകാരന്മാരായ നിങ്ങളുടെ അനേകരുടെയും ഞാനിത് പഠിക്കുമ്പോൾ അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളെ പറ്റിയുള്ള എന്റെ നിരൂപണത്തെ ഞാൻ ഒരു പുസ്തകമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊരു വലിയ പുസ്തകമായിരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഓരോ സഭാ കാലഘട്ടത്തെ പറ്റിയും ഒരു ലഘുരേഖയും എഴുതും. ഞാൻ സഭയുടെ ചരിത്രം പഠിക്കുകയായിരുന്നു. ഞാനത് ഒരുവിധം എന്റെ മനസ്സിൽ കിടന്നിരുന്നു. അത് ജോസഫസ് ആണെന്ന് ഞാൻ കരുതുന്നു. പണ്ടത്തെ എഴുത്തുകാരിൽ ഒരാളാണ്. എങ്ങനെയായാലും അതിൽ ഇത് പറഞ്ഞിരിക്കുന്നു, ഈ നസ്രയനായ യേശു രോഗികളെ സൌഖ്യമാക്കിയിരുന്നവൻ പറയുന്നു, അവന്റെ ശിഷ്യന്മാർ അവനെ കുഴിച്ച് പുറത്തെടുത്ത് അവന്റെ ശരീരം തിന്നു. നോക്കൂ, അവർ ഭക്ഷിച്ചിരുന്നത് തിരുവത്താഴമായിരുന്നു. അവന്റെ ശരീരം അവർ കുഴിച്ചെടുത്ത് അതിനെ അവർ തിന്നു എന്നവർ കരുതി. അതിനാണ് അവന്റെ ശരീരത്തിന്റെ ഒരു പ്രതിരൂപമായി നാം നമ്മുടെ തിരുവത്താഴം കഴിക്കുന്നത് അഥവാ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നത്. കാരണം അവൻ വചനമായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് സംഭ്രമിപ്പിക്കുന്നതാണ്. മാത്രമല്ല, അതേസമയം അവിടെ തിരുവെഴുത്തുമുണ്ട്. യേശു പറഞ്ഞു, എല്ലാ തിരുവെഴുത്തും നിറവേറണം. കാണുന്നു, ഇപ്പോൾ തിരുവെഴുത്തിനെതിരായിരിക്കുന്ന എന്തിൽ നിന്നും നാം നമ്മുടെ മനസ്സിനെ മുറിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ഒരിക്കലും ഒരു സമയത്തും ഒന്നിനു വേണ്ടിയും തിരുവെഴുത്തിനെ ഉപേക്ഷിച്ചു കളയരുത്. അതിന്റെ ഒരു വാക്കുപോലും തിരുവെഴുത്തുമായി തന്നെ കൃത്യമായി നിലകൊള്ളുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു നാൾ ദൈവത്തിന് ജനങ്ങളെ ന്യായം വിധിക്കേണ്ടതുണ്ട്. ഒരു സഭയാൽ അവൻ ജനങ്ങളെ ന്യായം വിധിക്കുമെങ്കിൽ അത് ഏത് സഭയായിരിക്കും? അവർ പറയുന്നു, കത്തോലിക്ക സഭയാണ്. അതേ, പിന്നെ ഏത് കത്തോലിക്ക സഭ? കാണണോ, കാരണം അവർ അന്യോന്യം വ്യത്യസ്തമായിട്ട് അവർ നമ്മളെക്കാൾ വളരെ മോശമായിരിക്കുന്നു. നോക്കൂ, അവർ വ്യത്യസ്തമായിരുന്നിട്ട് ഒരാൾ അവരിൽ തന്നെ വളരെ വ്യത്യസ്ത വിധത്തിലുള്ളവരായി. റോമൻ ഓർത്തഡോക്സ്, യൂഫനൈറ്റ്, ഓ, അവരിൽ തന്നെ വളരെ വ്യത്യസ്തരായ ഗോത്രങ്ങളുണ്ട്. അവർ ഓരോരുത്തരും അന്യോന്യം തുടരുമെന്ന് പറയുന്നു. അതുകൊണ്ട് അതിൽ ഏത് കത്തോലിക്ക സഭയാൽ? അവനത് പ്രൊട്ടസ്റ്റാന്റ് സഭയാൽ ചെയ്യുമെങ്കിൽ ഏത് പ്രൊട്ടസ്റ്റന്റ് സഭയാണ്? ഓരോന്നും മറ്റേതുമായി വ്യത്യസ്തമായിരിക്കുന്നു. എന്നാൽ അവൻ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. അവന് ലോകത്തെ ന്യായം വിധിക്കാനായി ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവൻ അനീതിയുള്ളവനായി ന്യായം നടത്താൻ ഒരു മാനദണ്ഡമില്ലാത്തതിനാൽ നാം പോയി ജീവിക്കാൻ നമ്മെ അനുവദിക്കും. ആരായിരിക്കും ശരി, ശരി എന്താണെന്ന് നിങ്ങൾ എവിടെ പറയും? ഒരു മാനദണ്ഡമുണ്ടായിരിക്കണം. ബൈബിളിൽ അവൻ ഇങ്ങനെ പറയുന്നു, അവൻ യേശു ക്രിസ്തു മൂലം ലോകത്തെ ന്യായം വിധിക്കും. യേശു വചനമാകുന്നു എന്ന് നാം ഇവിടെ വായിക്കുകയും ചെയ്യുന്നു. എബ്രായർ 13 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതുകൊണ്ട് ആയതിനാൽ അവൻ സഭയെ ക്രിസ്തുവിനോടുള്ള അവരുടെ മനോഭാവത്താൽ അവൻ വചനമാകുന്നു, അവരെ ന്യായം വിധിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. മനുഷ്യന്റെ വായിൽ കൂടി വരുന്നതിനാലല്ല, സെമിനാരിയിൽ നിന്നും വരുന്നതിലൂടെ അല്ല, സഭയിൽ കൂടി വരുന്നതിനാലല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്നതിലൂടെ തീർത്തും മനുഷ്യൻ അതിനാൽ ജീവിക്കണം. അതിനാൽ മാത്രം, മനുഷ്യന്റെ വ്യാഖ്യാനത്തിലൂടെ അല്ല, എന്നാൽ ദൈവത്തിന്റെ തനതായ വചനത്താൽ. അതേ, നിങ്ങൾ പറയും ഇവിടെ ഒരു പിശകുണ്ട്, അതുണ്ടെങ്കിൽ അതിനുത്തരവാദി ദൈവമാണ്. നോക്കൂ, അവൻ അതെന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ തികച്ചും എടുത്തിരിക്കേണ്ടത്. ശരിക്കും ഇവിടെ അവൻ എന്തു പറഞ്ഞിരുന്നാലും ശരി, ഇപ്പോൾ ഒരു മനുഷ്യൻ തന്നെ അപ്പവും വചനവുമായിരിക്കുന്നു എന്നത് സംഭ്രാന്തി ഉണ്ടാക്കുന്ന എന്തെങ്കിലുമാണെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് പോയി കണ്ടുപിടിക്കാം. നമുക്കത് കണ്ടുപിടിക്കാം. കാരണം സകല തിരുവഴുത്തും സത്യമാകുന്നു. അവയെ ഒരിക്കലും തകർക്കാൻ സാധ്യമല്ല. ഓരോ തിരുവഴുത്തും നിറവേറണം. അത് കാഴ്ചയ്ക്ക് എത്ര വിചിത്രമായിരുന്നാലും ശരി, അത് അതെപ്പോഴും നിറവേറുക തന്നെ ചെയ്യും. സഹോദരൻ വില്യംസിന്റെയോ അതോ അതല്ല, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരിൽ ചിലരുടെ, നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ വലിയ അപ്പൂപ്പനും രണ്ടു കൂട്ടരും ഒരുമിച്ച് ഇന്നു രാവിലെ നേരം കാഴ്ചയിൽ വന്നാൽ അവരെ നമുക്ക് ടെലിവിഷൻ കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കില്ലേ? ഒരുപക്ഷെ അത് അവരുടെ ദിവസത്തിൽ ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരാം. ഇങ്ങനെ പറഞ്ഞിരിക്കും, നിങ്ങൾക്ക് ലോകത്തെമ്പാടും ഒരേ ശബ്ദം കേൾക്കാനാകുന്ന ഒരു സമയം വരും. അവരിങ്ങനെ പറഞ്ഞേക്കാം, അതെ, ആ വയസ്സിനെ തനിയെ വിടൂ, അവൻ അവന്റെ മനോനില നഷ്ടപ്പെട്ടിരിക്കുന്നു. നിറം വായുവിലൂടെ ഒഴുകുന്ന ഒരു സമയം വരും, അതിപ്പോൾ ഇവിടെയായിരിക്കുന്നു. അവരത് ചെറിയ ബട്ടൺ തിരിക്കുമ്പോൾ ലോകമ്പാടും ജനങ്ങൾ യാത്ര ചെയ്യുന്നതും മറ്റുള്ളതും നിങ്ങൾ നേരെ പർദ്ദയിൽ കാണുന്നു. അതെ, അവരിങ്ങനെ പറയാനിടയുണ്ട്. പാപം പിടിച്ച മനുഷ്യൻ കാണുന്നോ? എന്നാൽ ഇന്ന് നമുക്കുണ്ട്, ശരിക്കും നമ്മുടെ മുറിയിൽ തന്നെയുണ്ട്. നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് അതിന്റെ ഉണവ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. അതായത്, ദൈവം ഈ മുറിയിലുണ്ട്. ഈ വചനത്തിന്റെ രചയിതാവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേഷം ധരിച്ചിരിക്കുന്നു എന്നത് കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതവസ്ഥയിലാണെന്നോ, നിങ്ങൾ താമസിക്കുന്ന വീട് ഏതു തരത്തിലുള്ളതാണെന്നോ, നിങ്ങൾ ഓടിക്കുന്ന കാർ ഏതാണെന്നോ, അതല്ല എത്രമാത്രം വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടെന്നോ കാര്യമില്ല. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അവൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. നമ്മുടെ വാക്കുകളാൽ പോലുമല്ല, അവൻ നമ്മുടെ ഹൃദയത്താലാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായിൽ പ്രസ്താവിക്കുന്നത്. അത് അതല്ലെങ്കിൽ പിന്നെ അതൊരു കാപട്യമാണ്. ഇപ്പോൾ ഈ മുറിയിൽ സാമൂഹിക ജീവിയായ മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യരൂപങ്ങളും പാടുന്ന ശബ്ദങ്ങളും ഇപ്പോൾ തന്നെ ഇതുവഴി കടന്നു പോകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു പരിധിവരെ കാണാനാകൂ. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ടെലിവിഷനിലുള്ള സ്ഫടികമോ ട്യൂബോ എടുത്ത് അതിനെ ഓൺ ചെയ്താൽ, അതല്ല ടെലിവിഷനിലുള്ള എന്തായാലും ശരി, ഈ ശൂന്യാകാശം, മേഘങ്ങൾക്ക് മുകളിലുള്ള വായുമണ്ഡലത്തിലെ തരംഗങ്ങളെ വ്യതിചലിപ്പിച്ച, അതിനെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഒരു ചാനലിലൂടെ കടത്തിവിട്ട് ആ ചലനങ്ങൾ എടുക്കാനായാൽ ഒരാൾ ആസ്ട്രേലിയയിലോ സൗത്ത് ആഫ്രിക്കയിലോ അതല്ല എവിടെയും ഇന്ത്യയിലോ അതെവിടെയായിരുന്നാലും നിങ്ങൾക്ക് സ്ക്രീനിന്റെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ വസ്ത്രത്തിന് നിറങ്ങളും അവരുടെ ഓരോ ചലനങ്ങളും ഇവിടെ നിന്ന് തന്നെ കാണാനാകും. ടെലിവിഷൻ ഒന്ന് തൊട്ട് ഓൺ ചെയ്ത് അത് അങ്ങനെയല്ലേ നോക്കുവിൻ. മാത്രമല്ല, അത് നിങ്ങളുടെ കണ്ണുകൾക്ക് മറവായിട്ട് എവിടെയെങ്കിലും അതുണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നു. മുകളിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുക എന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ അത് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്നു. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു. ആദാം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ വളരെ അടുത്തേ അത് കണ്ടുപിടിച്ചതുള്ളൂ. അങ്ങനെ തന്നെ ദൈവവും ദൂതന്മാരും ഇവിടെയുണ്ട്. ആത്മാവ് നമ്മെ മരണമില്ലാത്ത ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടെലിവിഷനോ അതോ മറ്റുള്ള ഏതൊന്നിലും ആയിരിക്കുന്നത് പോലെ തന്നെ അത് ഏതെങ്കിലും ഒരു നാൾ വാസ്തവമായി തീരും. അന്ന് നാം മനസ്സിലാക്കും. അതുകൊണ്ടിപ്പോൾ നാം അവന്റെ വചനത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പോൾ അതാണ് നാം ശ്രമിച്ചു നോക്കിയിട്ട് ദൈവം, മഹാൻ സൃഷ്ടാവായ ദൈവം പ്രകൃതിയുടെ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. അവനെ ആദ്യം പ്രകൃതിയിൽ നിന്നും എടുത്ത് അതിനെ വചനത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. ഇപ്പോൾ പ്രകൃതി വചനവുമായിട്ട് ചേർന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവം പ്രകൃതി സൃഷ്ടാവാണ്. പ്രകൃതി പ്രവർത്തിക്കുന്ന രീതി നിങ്ങൾ കാണുമ്പോൾ അതാണ് ആ വഴിയെന്ന് കണ്ടുപിടിക്കുക. അതാണ് എന്റെ ഒന്നാമത്തെ ബൈബിൾ. പ്രകൃതി എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് കണ്ടിട്ട് പ്രകൃതിയിൽ നിന്നും ദൈവത്തെ കണ്ടെത്തി. ഗോതമ്പ് പ്രകൃതിയുടെ ഉൽപ്പന്നമാണ്. റൊട്ടി, അതിൽ നിന്നും റൊട്ടി ഉണ്ടാക്കുന്നു. അത് പ്രാകൃത ശരീരത്തെ പോഷിപ്പിക്കുന്നു. പ്രകൃതി അനേക രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു. നാം പ്രകൃതിയെ ശ്രദ്ധിച്ചിട്ട് അതായിരുന്നു ദൈവത്തെ കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത്. അവിടെ എന്തോ ചിലതുണ്ടായിരിക്കണം എന്ന് ഞാൻ കണ്ടു. കൂടാതെ ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് ഞാൻ വളരെയേറെ പ്രകൃതിയാൽ സംസാരിക്കുന്നു. കൂടാതെ ഞാനത് നിരക്ഷരതയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. ദൈവത്തെ അറിയാനായി നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം പോലുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തുവിന്റെ മുന്നോടിയായിരുന്ന യോഹന്നാൻ സ്നാപകൻ, അവൻ വനാന്തരത്തു നിന്നും പുറപ്പെട്ടു വരുമ്പോൾ 9 വയസ്സിൽ അവൻ വനാന്തരത്തിലേക്ക് പുറപ്പെട്ടു പോയെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അവന്റെ ജോലി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നതിനാൽ അവൻ അവിടെ തന്നെ പാർത്തു. അവന്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. ആ പ്രത്യേക വിഭാഗത്തിലെ പൗരോഹിത്യത്തിലോ അതോ സംഘടനാ സഭയാലോ ഓ അവന്റെ പിതാവ് പറഞ്ഞിരിക്കും, ഇപ്പോൾ യോഹന്നാനെ, നീയാണ് മശിഹായെ പരിചയപ്പെടുത്തേണ്ടെന്ന് നിനക്കറിയാം. ആ സഹോദരൻ ഇന്നയാൾ കൃത്യമായി മശിഹായെ പോലെയാണെന്ന് നിനക്കറിയാം. അങ്ങനെ യോഹന്നാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി അവൻ സ്വയം വനാന്തരത്തിലേക്ക് കടക്കണം. എന്തുകൊണ്ടെന്നാൽ അത് മശിഹ ആരായിരിക്കണമെന്നത് ഒരിക്കലും മനുഷ്യന്റേതല്ലാതെ തികച്ചും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കലായിരിക്കണം. അങ്ങനെ അവൻ ഏകദേശം 9 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ അവൻ അവിടേക്ക് പോയി. മാത്രമല്ല നിങ്ങൾ നോക്കൂ, 30 വയസ്സായപ്പോൾ അവൻ അവിടെ നിന്നും പുറപ്പെട്ടു വന്നു. അവന്റെ സന്ദേശങ്ങൾ ഒരു മതതത്വ വേദശാസ്ത്രീയ പോലെ ആയിരുന്നില്ല. അവൻ ഊതിവീർപ്പിച്ച വലിയ വാക്കുകളൊന്നും പ്രയോഗിച്ചില്ല. എന്നാൽ അതെല്ലാം പ്രകൃതിപരമായിരുന്നു. അന്നത്തെ സഭാജനങ്ങളോട് അവൻ പറഞ്ഞത്, അവൻ പറഞ്ഞു, നിങ്ങൾ സർപ്പത്തിന് സന്തതികളെ, സർപ്പങ്ങൾ, അതാണ് അവൻ വനാന്തരത്തിൽ കണ്ടിരുന്നത്. അവൻ സർപ്പങ്ങളെ വെറുത്തിരുന്നു. അവ വിഷം നിറഞ്ഞതാണ്. അവയുടെ വിഷപ്പല്ലിൽ അതിന്റെ മരണകരമായ വിഷമുണ്ടായിരുന്നു. അവൻ അന്നത്തെ സഭയുടെ മേൽ അതാണ് വിളിച്ചു പറഞ്ഞത്, വിഷം നിറഞ്ഞ ഒരു കൂട്ടം സർപ്പങ്ങളായ നിങ്ങളോട് വരുവാനുള്ള കോപത്തിൽ നിന്നും ഓടിപ്പോകുവാൻ ഉപദേശം തന്നതാർ. ഇങ്ങനെ പറയാൻ തുണിയരുത്, ഞങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന പുരോഹിത സമൂഹത്തിലെ അംഗങ്ങളാണ്. അതല്ല ഞങ്ങൾ ഇതെന്ന് ഇതാണ്. അതല്ല ഞങ്ങൾ മെത്തഡിസ്റ്റിൽ, ബാപ്റ്റിസ്റ്റിൽ, പ്രിസ്ബിറ്റേറിയനിൽ, അതുമല്ലാതെ എന്തായാലും ശരി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ തുണിയരുത്. നിങ്ങൾക്ക് അതുണ്ടെന്ന് പറയാൻ തുണിയരുത്. കാരണം ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു. കാണുന്നു, പിന്നെയും കോടാലി, അതാണ് അവൻ വനാന്തരത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് മരത്തിന്റെ വേരിൽ വെട്ടിവീഴ്ത്തുമായിരുന്നു. ഫലം, നല്ല ഫലം കായ്ക്കാത്ത എല്ലാ വൃക്ഷത്തെയും വെട്ടിവീഴ്ത്തി തീയിലിട്ട് ചുട്ടികളയും. നോക്കൂ, ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെയും അവൻ മുറിച്ചിരുന്നില്ല. കാരണം അവൻ വൃക്ഷഫലത്താലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഫലം തരാത്ത ആ വൃക്ഷത്തെ, ഓ നിങ്ങൾക്കെല്ലാ തിരുവെഴുത്തുകളെയും എടുക്കാനായിട്ട് അത് അത്രയേറെ പ്രേരണാജനകമായി അത് മുഴുവനും യേശുക്രിസ്തുവിന് ചുറ്റും കൊണ്ടുവരാനാകുന്നു. നിങ്ങൾ നോക്കൂ, നല്ല ഫലം കായ്ക്കാത്ത സകല വൃക്ഷത്തെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും, അങ്ങനെയും മറ്റുമാകുന്നു. നിങ്ങൾ നോക്കൂ, അവൻ തന്നെ സന്ദേശത്തെ പ്രകൃതിയുടെ മണ്ഡലത്തിലാണ് എടുത്തിരുന്നത്. അവനിങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നത് കണ്ടതിനു ശേഷം നാം അതിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അപ്പം ഞാനാകുന്നു, മനുഷ്യൻ സകല വചനം കൊണ്ട് ജീവിക്കണം, വചനം ഞാനാകുന്നു. കണ്ടോ, അതിനാൽ നാം പ്രകൃതിയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നു. ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു. പ്രകൃതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ മാനദണ്ഡത്തിൽ തന്നെയാണ്. സകല പക്ഷികളും കൂട്ടം കൂടി വരുന്ന സമയത്തെയും അവിടെ നിന്ന് വയലിലേക്ക് പോയി തീറ്റയെടുക്കുന്ന സമയത്തെയും നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കുക. കന്നുകാലികളെല്ലാം പുൽമേട്ടിൽ ഒന്നൊന്നായി നിന്ന് തീറ്റയെടുക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടയിട്ടാൽ മീൻ അതിൽ കടിക്കും. എന്നാൽ ആ കന്നുകാലികൾ, ആ പക്ഷികൾ മരങ്ങളിൽ വന്ന് കൂട്ടമായിരിക്കുമ്പോഴോ ആ കന്നുകാലികളെല്ലാം ഒരു മൂലയ്ക്കായി കൂടി നിന്നാലോ നിങ്ങളുടെ ചൂണ്ട നിങ്ങൾ എത്ര നന്നായി വീശിയിരുന്നാലും അവ അതിൽ കടിക്കില്ല. കാരണം പ്രകൃതി എല്ലാ നേരത്തും ഒരേ വിധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ദൈവത്തിന്റെ വചനവും ഇടപെടാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം സകലതും എപ്പോഴും ചെയ്യുമ്പോഴും അവൻ അത് ഒരേ മാനദണ്ഡത്തിൽ തന്നെ ചെയ്യുന്നു. മനുഷ്യൻ അവനുമായി അവന്റെ കൂട്ടായ്മ നഷ്ടമായപ്പോൾ അവൻ ആദ്യം തീരുമാനിച്ചു, അവനവനെ ഒരു നിർദോഷിയായ ഒരുവന്റെ രക്തത്തിലൂടെ രക്ഷിക്കേണ്ടതുണ്ട്. അവൻ അവന്റെ വ്യവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല. നാം അവരെ വിദ്യാഭ്യാസത്തിലൂടെ കടത്താൻ ശ്രമിച്ചു, അവരെ അതിലേക്ക് സംഘടനയിലൂടെ കടത്താൻ നോക്കി, അവരെ അതിലേക്ക് യാചിച്ചുകൊണ്ട് കടത്താൻ നോക്കി, അവരെ അതിലേക്ക് അടിച്ചുകൊണ്ട് കടത്താൻ നോക്കി, അതല്ലെങ്കിൽ അവരോട് അലറി വിളിച്ചുകൊണ്ട് കടത്താൻ നോക്കി. അതെപ്പോഴും അതേപോലെ മാറ്റമില്ലാതെ നിന്നിട്ട് ചൊരിയപ്പെട്ട രക്തം മാത്രം അവിടെയാണ് ദൈവം ഒരു വിശ്വാസിയെ സന്ധിക്കുന്നത്. ഇല്ല, നമുക്കൊരു ലോകസഭാസമിതി ഉണ്ടാക്കി എല്ലാവരെയും സന്ധിപ്പിക്കാനാകില്ല. അതൊരിക്കലും പ്രാവർത്തികമാകില്ല. അത് പ്രവർത്തിച്ചിട്ടില്ല. അതൊരിക്കലും പ്രവർത്തിക്കുകയുമില്ല. ആ വിധത്തിലാണ് ഞാൻ ആ വ്യവസ്ഥകൾക്കെതിരായിരിക്കുന്നത്. ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്, അതിന്ന് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടു. എല്ലാ സഭകളും കൂടി വരണം. അത് ലോകത്തിലെ സഭകളുടെ സമിതിയായിരിക്കും. യേശു അതിനായി പ്രാർത്ഥിച്ചിരുന്നു, നാം എല്ലാവരും ഒന്നാകണം. അതെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അത് ആത്മാവിനറിയാത്ത ജഡിക മനസ്സാകുന്നു. യേശു പറഞ്ഞു, പിതാവേ നീയും ഞാനും ഒന്നാകുന്നത് പോലെ അവരും ഒന്നാകണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തിന്റെയെങ്കിലും മേൽ ആകണമെന്നല്ല, അതൊരിക്കലും പ്രവർത്തിക്കില്ല. ഒരു ഭാഗ്യസഭ മറ്റേതിനെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഒരാൾ മറ്റേയാളിന്റെ മേൽ. എന്നാൽ ദൈവവും ക്രിസ്തുവും ഒന്നായിരുന്നതുപോലെ നിങ്ങൾ ദൈവമായി ഒന്നാകണം എന്നാകുന്നു അതായിരുന്നു ആ പ്രാർത്ഥന. അതായത് അവൻ വചനമായിരുന്നു. യേശു പ്രാർത്ഥിച്ചത് നാം വചനമായി തീർന്ന് അവനെ പ്രതിബിംബിക്കണം എന്നായിരുന്നു അവന്റെ ആ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരമറിയേണ്ടത്. സാത്താനതിന് ജഡിക മനസ്സിൽ എങ്ങനെ സന്ദേഹമുണ്ടാക്കിയിരിക്കുന്നു കാണുന്നു. എന്നാൽ ഒരിക്കലും യേശുവിന്റെ പ്രാർത്ഥന അതായിരുന്നില്ല. നാം എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു പ്രത്യേക മതപ്രമാണമോ അങ്ങനെയുള്ളതോ മറ്റോ ഉണ്ടാക്കണമെന്നായിരുന്നില്ല. അവരത് ചെയ്ത ഓരോ സമയത്തും അവർ ദൈവത്തിനും അകന്നകന്നുപോയി. നാം ദൈവത്തോടൊപ്പം ഒന്നാകാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം വചനമാകുന്നു. ഓരോ വ്യക്തിയും തന്റെ ഹൃദയത്തിൽ തികച്ചും ദൈവവുമായി ഒന്നായിരിക്കണം. ഈ വക കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കൂ എന്ന് ദൈവം അറിഞ്ഞിരുന്നു. ഇപ്പോൾ അപ്രകാരമാണ് പ്രകൃതിയിലേക്ക് നോക്കി നാം ചില നേരങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നത്. കാലങ്ങൾ ചുറ്റിനും ചുറ്റിത്തിരിഞ്ഞ് ദൈവത്തെ തെളിയിച്ച് കാണിക്കുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായി അത് കണ്ടെത്തിയത്. എങ്ങനെയാണ് വസന്തകാലത്ത് ഒരു ജീവൻ പൊട്ടിമുളച്ച് വരുന്നത്? അതതിന്റെ ഇലകൾ വിളർത്തി ഒരു വിത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നു. മരിച്ച നിലത്ത് തിരികെ പോയി പുനരുത്ഥാനത്തിൽ തിരികെ വന്ന് ചുറ്റിനും പ്രദക്ഷിണം വയ്ക്കുന്നു. നമുക്കതിന്മേൽ മണിക്കൂറുകൾ തന്നെ ചെലവിടാനാകും. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ മിഷണറി സഹോദരൻ ഇവിടെ ഉള്ളതുപോലെ അതിൽ നിന്നും ഇപ്പോൾ എത്ര വ്യത്യസ്തമായിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള പുനർജനത്തിൽ വിശ്വസിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അതായത് നിങ്ങളൊരു മനുഷ്യനായി ഇവിടെ മരിക്കുകയും ഒരു പക്ഷിയോ ഒരു മൃഗമോ ആയിട്ട് തിരികെ വരുന്നു എന്നവർ വിശ്വസിക്കുന്നു. നോക്കൂ, അത് പ്രകൃതിയുമായി ഒത്തു സംസാരിക്കുന്നില്ല. പ്രകൃതി പറയുന്നതോ ഏത് വിത്താണോ മണ്ണിലേക്ക് പോകുന്നത് അതേ വിത്ത് തന്നെ വീണ്ടും കടന്നു വരുന്ന ഒന്നാണ്. കാണുന്നോ, താഴേക്ക് പോയ യേശു തന്നെ അതേ യേശു തന്നെ തിരികെ വന്നു. ഹല്ലേലൂയാ. ഈ ശരീരം അത് നിലത്ത് വീഴുമ്പോൾ അതൊരു പൂവായോ മറ്റെന്തെങ്കിലുമായോ ആയിട്ടല്ല തിരികെ വരിക, അതൊരു പുരുഷനോ സ്ത്രീയോ ആയി തിരികെ വരും. നാം അത് പ്രകൃതിയിൽ കാണുന്നു. അത് ചെയ്യുന്നത് എങ്ങനെയെന്നാൽ അത് തണുത്ത മഞ്ഞുകാലത്തിൽ താഴേക്ക് പോയിട്ട് അഴുകുന്നു. അതിൽ ജീവനുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. എന്നാൽ അവിടെ ആ വിത്ത് അഴുകുന്നില്ലെങ്കിൽ അതൊരിക്കലും വീണ്ടും എഴുന്നേറ്റ് വരില്ല. അതിന് ഉയർക്കാനാകില്ല. ഉയർത്തു വരാനായി അതിലവിടെ ഒന്നും തന്നെയില്ല. നാം വെറുതൊരു നാമധേയ ക്രിസ്ത്യാനിയായിരുന്നാൽ, ലോകത്തിൽ രണ്ട് സഭകളുണ്ട്, ആത്മീയ സഭയും പ്രാകൃത സഭയും. അവരെ രണ്ടു കൂട്ടരെയും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ പ്രാകൃത സഭയ്ക്ക് ഉയർക്കാൻ കഴിയില്ല. അത് സഭകളുടെ സമിതിയിലേക്ക്, അതതിന്റെ ഉദയം ലോകസഭാ സമിതിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ സന്ധിക്കാനായി മുന്നേറുന്നു. കാരണം അതൊരു മണവാട്ടിയായി അവനെ സന്ധിക്കാൻ പോകേണ്ടതുണ്ട്. അവരിൽ ഒരു വ്യത്യാസമുണ്ട്. പ്രകൃതി രഹസ്യങ്ങളെ നമുക്കായി പിടിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചാൽ നമുക്കവയെ കാണാൻ കഴിയും. ക്രിസ്തീയത മരണത്തെയും അടക്കത്തെയും പുനരുത്ഥാനത്തെയും പറ്റി സത്യം പറയുന്നു. നാം എല്ലാവരും ജീവിച്ചു പോരുന്ന ഗോതമ്പ് റൊട്ടിയിൽ അന്നതിലുണ്ടായിരുന്നാൽ നമുക്ക് ജീവിച്ചിരിക്കാനായി നമ്മുടെ ശരീരത്തിലേക്ക് ജീവനില്ലാത്ത വസ്തുക്കളെ എടുത്തുകൊള്ളണം എന്ന ഏക വഴിയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് മറ്റൊരു വിധത്തിലും ജീവിച്ചിരിക്കാൻ കഴിയില്ല. ഒരു ശാഖാകാരി കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്നെ കണ്ടുമുട്ടിക്കിട്ട് അവൻ ചോദിച്ചു, നിർമ്മണഹാം, പ്രഭാത ഭക്ഷണത്തിന് ഉപ്പിട്ടുണക്കിയ പന്നിയിറച്ചിയും മുട്ടയും താങ്കൾ കഴിക്കും എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഞാൻ കേൾക്കുന്നവരെ, എനിക്ക് താങ്കളിൽ വളരെ വിശ്വസത ഉണ്ടായിരുന്നു. കാണുന്നോ, പിന്നെയും ചോദിച്ചു, ഒരു ദൈവീക മനുഷ്യൻ അങ്ങനെയുള്ളത് കഴിക്കുന്നത് എങ്ങനെ? നിങ്ങൾ നോക്കൂ. ഞാൻ പറഞ്ഞു, അതെ, അതിന് കുഴപ്പമെന്താണ്? സകാലതും അശുദ്ധമാണ്. അത് ദൈവത്തിന്റെ വചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നു. ബൈബിൾ പറയുന്നു, നീ യേശു ക്രിസ്തുവിന്റെ ഒരു നല്ല ദാസനാണെങ്കിൽ നീ സഹോദരന് ഈ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കും. നോക്കൂ, ദൈവത്തിന്റെ സൃഷ്ടി സകലതും ശുദ്ധീകരിച്ചതാ സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. 1 തിമോത്തിയോസ് 3. ഇപ്പോൾ സത്യമാണെന്ന് നാം കണ്ടു. അതിനാൽ അവസാനം ഞാൻ പറഞ്ഞു, അതെ, മരിച്ചിരിക്കുന്ന ഒന്നും നിങ്ങൾക്ക് തിന്നാൻ പാടില്ലേ? ഓ, പാടില്ല സാർ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിച്ച വസ്തുക്കളാലേ ജീവിക്കാനാകൂ. നിങ്ങൾ റൊട്ടി തിന്നുന്നെങ്കിൽ ഗോതമ്പ് ചത്തിരിക്കുന്നു. നിങ്ങൾ പച്ചയിലകൾ തിന്നുമെങ്കിൽ അത് ചത്തിരിക്കുന്നു. നിങ്ങൾ എന്തു ചെയ്താലും പാല് പോലും നിങ്ങൾ ഏകകോശ ജീവികളെയാണ് കുടിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്നു, നിങ്ങൾക്ക് മരിച്ച വസ്തുക്കളാലേ ജീവിക്കാനാകൂ. അങ്ങനെ നാം ശാരീരികമായി ജീവിച്ചിരിക്കേണ്ടതിന് എന്തെങ്കിലും മരിക്കേണ്ടതുണ്ട് എങ്കിൽ നാം നിത്യമായി ജീവിക്കേണ്ടതിന് എത്രയധികം മറ്റെന്തെങ്കിലും മരിക്കേണ്ടതുണ്ട്? അത് ചെയ്യുന്നതിന് മരണം അതെടുക്കുന്നു. അപ്പം, ഞാൻ അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞതായി നാം കാണുന്നു. ഗോതമ്പിന്റെ ഒരു അപ്പമുണ്ട്, അവൻ ആ വിധത്തിലുള്ള റൊട്ടിയല്ല. ആകയാൽ അപ്പത്താൽ തൃപ്തീകരിക്കപ്പെടുന്ന രണ്ടു തരത്തിലെ ജീവനുണ്ട്. അത് നമ്മെ അതിലേക്ക് നയിച്ചുകൊണ്ടുപോകുന്നു. അതിനു കഴിയില്ല. അവനല്ല, അവൻ ഗോതമ്പായിരുന്നില്ല, അവൻ വചനവുമായിരുന്നില്ല, അവൻ ജഡമായിരുന്നു. അതിനാൽ രണ്ടു വിധത്തിലെ ജീവനുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഭൗതികമായി ജീവിച്ചിരിക്കേണ്ടതിന് ഗോതമ്പിന് മരിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. നാം നിത്യമായി ജീവിക്കേണ്ടതിന് യേശു വചനാപ്പമായി മരിച്ചു. അവൻ വചനാപ്പമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇത് മനസ്സിൽ വെച്ചുകൊള്ളുക. ഇപ്പോൾ യേശുവിന്റെ വാക്കുകൾ സത്യമായിരുന്നു തെളിയിക്കാനായി നാം ഇതിനെ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പ്രകൃതിയിലേക്ക് നോക്കാൻ പോകുകയാണ്. അത് വീണ്ടും കണ്ടുപിടിക്കാനായി ഇപ്പോൾ നമുക്ക് തിരുവെഴുത്തിലേക്ക് പോയി നമ്മുടെ പ്രധാന വിഷയം കിട്ടുവോളം തിരുവെഴുത്ത് കൊണ്ട് പിന്താങ്ങിക്കാം. തോട്ടത്തിൽ ദൈവം തന്റെ ഒന്നാമത്തെ കുടുംബത്തിന് ജീവിക്കാനായി വചനം കൊടുത്തിരുന്നു. അതിന്റെ സകല വചനവുമായിരുന്നു. ഈ ഭൂമിയിൽ ആദ്യമായി താമസിപ്പിച്ച കുടുംബത്തിന് അവർ ദൈവവചനത്തോടൊപ്പമായിരുന്നിടത്തോളം കാലം നിത്യജീവനെ കൊടുത്തിരുന്നു. അവന്റെ പദ്ധതി അതായിരുന്നു, ഞാൻ ദൈവമാകുന്നു. അവൻ പറയുന്നു, ഞാൻ മാറാത്തവൻ. ഇപ്പോഴും അതാണ് അവന്റെ പദ്ധതി. മനുഷ്യൻ ജീവിച്ചിരിക്കാൻ മനുഷ്യനിർമ്മിത നിയമങ്ങളോ സംഘടനകളോ മതപ്രമാണങ്ങളോ അവന്റെ പദ്ധതിയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടുമായിരുന്നു. ഇപ്പോൾ ഉൽപ്പത്തിയിലേക്ക് തിരികെ പോയി, അതാണ് ആരംഭം. ഉൽപ്പത്തി എന്നാൽ ആരംഭമെന്നാകുന്നു. ദൈവത്തിന്റെ ആദ്യ കുടുംബം ഈ വചനത്തോടൊപ്പം ആയിരുന്നിടത്തോളം, അവർ വചനത്താൽ ജീവിച്ചിരുന്നിടത്തോളം അവൻ അവർക്ക് നിത്യജീവൻ നൽകിയിരുന്നു. എന്നാൽ അവരത് തകർത്തപ്പോൾ വാഗ്ദാനങ്ങളുടെ ചങ്ങലയിലെ ഒരു കണ്ണി മാത്രം മരണം അവരെ ആഞ്ഞടിച്ചു. അതും ഒരു വാഗ്ദാനമായിരുന്നു. ഇതൊരു ചങ്ങലയാണ്, അതിനാലാണ് നിങ്ങൾ നരകത്തിനു മേലെ തൂങ്ങിക്കിടക്കുന്നത്. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. ഒരു വിശ്വാസി, ഒരു നാട്യവിശ്വാസിയായി തീർന്ന് ഈ വചനത്തിൽ വിപരീതമായ ഒരു വചനത്തിൽ ജീവിക്കുമ്പോൾ അവൻ ദൈവവുമായിട്ടുള്ളവന്റെ കൂട്ടായ്മയെ മുറിച്ചു മാറ്റുന്നു. ഒരു കണ്ണി പൊട്ടിപ്പോയി. മാത്രമല്ല, ഓർത്തിരിക്കൂ, ഈ വചനത്തിനുമേലുള്ള നിങ്ങളുടെ വിശ്വാസം ഒരു ചങ്ങല പോലെയാണ്. ഒരു ചങ്ങലയുടെ ഏറ്റവും ബലമേറിയ ഭാഗം അതിന്റെ ഏറ്റവും ബലക്ഷയമുള്ള കണ്ണിയാണ്. അത് ശരിയാണ്, അതാണ് അതിന്റെ ഏറ്റവും ബലമേറിയത്. കാരണം അതാണ് അതിനെല്ലാം കൂട്ടിയിണക്കിയിരിക്കുന്നത്. വചനത്തിലുള്ള എന്തെങ്കിലും നിങ്ങളെ സംഭ്രാന്തരാക്കുന്നെങ്കിൽ, നിങ്ങൾ വ്യത്യസ്തമായി എന്തെങ്കിലും കേട്ടിരിക്കുന്നെങ്കിൽ, അവർ പറയും, നിനക്കോ? ഓ, അത് അപ്പോസ്തലന്മാർക്കുള്ളതായിരുന്നു. ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയ കാലത്തേക്കുള്ളതായിരുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും തിരുവെഴുത്ത് പറയുമ്പോൾ അതൊരു ദൗർബല്യമായി കണക്കാക്കരുത്. അത് കോട്ടകെട്ടി ഉറപ്പിച്ചു കൊള്ളുക, അതിൽ പിടുത്തമിട്ട് കൊള്ളുക, അതിലേക്ക് നിങ്ങളുടെ ജീവനെ ചുറ്റിപരിഞ്ഞു കൊള്ളുക. കാരണം ആ ഒരേ ഒരു കാര്യത്തിനെ നിങ്ങളെ നരകത്തിന്റെ തീച്ചുളയിൽ നിന്നും എടുത്തുകൊണ്ടു പോകാനാകൂ. അത് ശരിയാണ്, ആദ്യത്തെ കുടുംബമായ ആദാമിന്റെയും ഹവ്വയുടെയും ഈ ചങ്ങല പൊട്ടിപ്പോയപ്പോൾ, ഇപ്പോൾ ഓർക്കൂ, അവർ ഒരു വാചകം ഖണ്ഡിച്ചില്ല. അവർ ഖണ്ഡിച്ചത് മൂന്ന് വാക്കുകളല്ല, ഒരു വാക്കായിരുന്നു. മനുഷ്യൻ നരകത്തിന്മേൽ സകല വചനത്താലും തൂങ്ങിക്കിടക്കുന്നു. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും അവിടെയാണ് മനുഷ്യന്റെ നിത്യമായ ഉദ്ദിഷ്ടസ്ഥാനം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ, അവൻ ആ ചങ്ങലയാൽ തൂങ്ങിക്കിടക്കും, അല്ലെങ്കിൽ അവനൊരു മതപ്രമാണത്താൽ തൂങ്ങിക്കിടക്കും. അതല്ല, അതിലേക്കൊരു മതപ്രമാണത്തെയും കൂടെ കൂട്ടിയിണക്കിയാൽ അവിടെയാണ് അതിന്റെ ബലഹീനമായ കണ്ണി. നിങ്ങൾ നഷ്ടമായി പോകുന്നു. അവിടെയാണ് ആദാമിന്റെയും ഹവ്വയുടെയും ബലക്ഷയമുള്ള കണ്ണിയായിരുന്നത്. ആ ബലഹീനമായ കണ്ണി നിശ്ചയം, അവൻ പറഞ്ഞു, ദൈവം. എന്നാൽ ദൈവം അത് നിശ്ചയമായും പറഞ്ഞിരുന്നു. ദൈവം അത് പറഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവം അത് അർത്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളത് തിന്നാളിൽ ആ ദിവസം നിങ്ങൾ മരിക്കും. അവൻ അങ്ങനെ പറഞ്ഞിരുന്ന തന്റെ വാക്കിനെയും അവൻ കാത്തുപാലിക്കും. ദൈവത്തിന്റെ കലർപ്പില്ലാത്ത വചനമല്ലാതെ അതിനു പുറമെ നിങ്ങൾ അതിലേക്ക്, നിങ്ങളുടെ പ്രാണനിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ആ ദിവസം നിങ്ങളെ ദൈവത്തിൽ നിന്നും വേർപെടുത്തുന്നതാണ്. ഇപ്പോൾ ഇത് വളരെ കഠിനമാണ്, എന്നാൽ വളരെ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ബൈബിളിന്റെ തുടക്കത്തിൽ നിന്നും ഒരു വചനം ദൈവം അത് പറഞ്ഞു. ഒരു വചനം അതിന്റെ നിത്യജീവന്റെ ചങ്ങലയിൽ നിന്നും ഒരു വചനം മനുഷ്യനെ വേർപെടുത്തി കളഞ്ഞു. അത് ഇങ്ങനെ, നിങ്ങളൊരു മനുഷ്യനെ എടുത്തിട്ട് അവനെ തൂക്കാനായി അവന്റെ കാലിൽ അവൻ തന്റെ കൈ മുകളിലേക്ക് ഉയർത്തിയിരിക്കുമ്പോൾ നിങ്ങൾ രണ്ടായി മുറിച്ച ഒരു കാൽ വിരലിനെ രണ്ടായി മുറിച്ച എന്തെങ്കിലും നിങ്ങൾ തൂക്കിയിടുന്നു. നിങ്ങൾ ഏറ്റവും താഴെയുള്ള ഭാഗത്തെയാണ് തൂക്കിയിടുന്നത്. മാത്രമല്ല, നിങ്ങൾ ആ ചങ്ങലയെ മുറിക്കുകയും ചെയ്യുന്നു. എവിടെയോ നിങ്ങൾ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളുക. ഓർക്കൂ, ബൈബിൾ പറയുന്നു, മൂന്ന് സാക്ഷികളുടെ വായ്മൊഴിയാൽ ഏതൊരു കാര്യവും സ്ഥിരപ്പെടുത്താം. ഒരു ചില നിമിഷങ്ങൾക്കുള്ളിൽ യേശുവിന്റെ മൂന്ന് പരീക്ഷകളിലേക്ക് നാം കടക്കുന്നതാണ്. ഇന്ന് സേവകർക്കുണ്ടാകുന്ന മൂന്ന് പരീക്ഷകൾ, എവിടെയാണ് അവർ പരാജയപ്പെടുന്നത്? സഭയുടെ മൂന്ന് പരീക്ഷകൾ, അവിടെ അവരുടെ വീഴ്ചയുണ്ടാകുന്നു. സംഘടനകളുടെ മൂന്ന് പരീക്ഷകൾ, അവിടെ അതിന്റെ വീഴ്ചയുണ്ടാകുന്നു. വ്യക്തികൾക്കുണ്ടാകുന്ന മൂന്ന് പരീക്ഷകൾ, അവിടെ അവരുടെ വീഴ്ചയുണ്ടാകുന്നു. ഇപ്പോൾ ഇതെല്ലാം മൂന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പോലെയാണ്. സകലതും മൂന്നിൽ പൂർണ്ണമാകുന്നു. ഇപ്പോൾ നോക്കൂ, ദൈവം ആദിയിൽ അവൻ തന്റെ മക്കൾക്ക് ജീവിക്കാനായി നൽകിയത് അവന്റെ വചനമായിരുന്നു. ഇപ്പോൾ അത് സത്യമാണെന്ന് നാം കണ്ടു. പിന്നെ ബൈബിളിന്റെ മധ്യഭാഗത്ത് യേശു വന്ന് പറയുന്നത് നാം കേൾക്കുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അത് കഴിഞ്ഞ് വെളിപ്പാട് 22:18 വീണ്ടും സ്വയം യേശു തന്നെ പറയുന്നു, ഞാൻ ഈ കാര്യങ്ങളെ സാക്ഷീകരിക്കുന്നു, ഇതിനോട് ആരെങ്കിലും ഒരു വാക്ക് കൂട്ടിയാലോ, ഈ പുസ്തകത്തിനും ഒരു വാക്ക് നീക്കിയാലോ, ജീവന്റെ പുസ്തകത്തിനും അവന്റെ അംശത്തെ നീക്കിക്കളയുന്നതാണ്. ഇപ്പോൾ നോക്കൂ, അത് നമ്മുടെ ജീവിതമല്ല, അത് അതിനോടൊപ്പം തന്നെ പോകുന്ന ഒന്നാകുന്നു. അത് നമ്മുടെ സഭയോടുള്ള ആത്മാർത്ഥതയല്ല, അത് അതുമായി പോകുന്നു. എന്നാൽ പ്രധാന കാര്യം എന്താണെന്നാൽ വചനത്തോടൊപ്പമായിരിക്കുക എന്നതാണ്. വചനത്തെ അല്ലാതെ മറ്റൊന്നും തന്നെ ഭക്ഷിക്കരുത്, അതുമായി നിലകൊള്ളുക. വചനം അവനാകുന്നു. ഇപ്പോൾ നാം വളരെ അടുത്ത് നോക്കാൻ ആഗ്രഹിക്കുന്നു, സൃഷ്ടിക്ക് ജീവിച്ചിരിക്കാനായി ഈ അപ്പത്തിന്റെ വ്യത്യാസം എന്താണ്? ഇപ്പോൾ ഗോതമ്പ് ജീവന്റെ അപ്പമാകുന്നു, അതൊരു സങ്കരം ചെയ്ത ഗോതമ്പല്ലെങ്കിലാണ്. അത് അവയെ കുഴിച്ചിട്ട് നോക്കൂ, അവ വീണ്ടും തിരികെ വരുന്നു. അതൊരു നല്ല വിളഞ്ഞ വിത്തായിരിക്കണം. വൈകൃതമാക്കിയ വിത്തുകൾ കിളിർത്തു വരികയില്ല, നമുക്കെല്ലാവർക്കും അതറിയാം. കാനഡയിൽ നിന്നുള്ള ഒരു ഗോതമ്പ് കൃഷിക്കാരനായ സഹോദരൻ സോത്മാൻ ഇവിടെ ഇരിക്കുന്നു. വിത്തുകൾ കേടായതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും ഒരു കൊയ്ത്തുണ്ടാകും എന്ന് പറഞ്ഞ് നിങ്ങളതിനെ മണ്ണിലേക്കിടാറില്ല. കാരണം പണ്ടോ സൂക്ഷ്മജീവികളോ ആ വിത്തിനകത്തുള്ള ഏത് ജീവിയായാലും അതിനെ തിന്നുകഴിഞ്ഞിരിക്കുന്നു. അതിലുണ്ടായിരുന്ന ജീവനെ ആദ്യം തന്നെ അത് തിന്നുകഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ പുഴുവരിപ്പിക്കാനുള്ള കീടങ്ങൾ അത് നിങ്ങളുടെ ശരീരത്തെ തിന്നുകളയും. ഇപ്പോൾ തന്നെ അവയിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈയോബ് പറഞ്ഞു, എന്റെ ചർമ്മത്തിലെ പുഴുക്കൾ ഈ ശരീരത്തെ നശിപ്പിച്ചാലും, നിങ്ങളെ ഒരു ശവപ്പെട്ടിയിൽ വെച്ച് അതിനെ അടച്ച് കാറ്റു കയറാത്തതാക്കിയാലും, അപ്പോഴും ആ പുഴുക്കൾ അത് നിങ്ങളിലുണ്ട്, നിങ്ങളത് തിന്നുതീർക്കും. ധാന്യമാവും അതിന്റെ പൊടിയും അങ്ങനെയുള്ളത് മറ്റും അല്പകാലത്തേക്ക് അതിനെ അടച്ചു പൂട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നാലും അതിൽ ചെറു പ്രാണികൾ കടന്നുകൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണത്? തുടക്കം മുതലേ ആ ചെറു പ്രാണികളെല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ്. അതതിന്റെ തുടക്കം മുതലേ അവിടെയുണ്ട്. ഇപ്പോൾ ഈ ധാന്യമണി വളരെ നല്ലതായിരിക്കണം. അതിൽ കുറവും കുറ്റങ്ങളും അങ്ങനെ ഉള്ളതും മറ്റും ഉള്ളതിൽ നിന്ന് അത് സ്വതന്ത്രമായിരിക്കണം. അത് തീർത്തും തികഞ്ഞ വിത്തായിരിക്കണം. അതിന് സങ്കര ഇനം വിത്തായിരിക്കാനാകില്ല. കാരണം അത് കിളിർത്തു വരുമ്പോൾ നിങ്ങൾ അതിനെ വീണ്ടും പാകി നോക്കൂ, നിങ്ങളുടെ ഗോതമ്പ് പോയിക്കഴിഞ്ഞിരിക്കും. കാരണം ഒരു സങ്കര ഇന ധാന്യം വീണ്ടും കിളിർക്കില്ല, അതിന് വീണ്ടും കിളിർക്കാൻ കഴിയില്ല. നിങ്ങൾ അതിനെ സങ്കര ഇനമാക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നും അതിന്റെ ജീവൻ എടുത്തു മാറ്റുന്നു. അതുതന്നെയാണ് സഭകൾക്കും സംഭവിച്ചിരിക്കുന്നത്. അവർ ലോകത്താൽ സങ്കരം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ് ഓരോ ഉണർവ് വരുമ്പോഴും അതിന്റെ പിന്നാലെ നിങ്ങൾക്ക് മറ്റൊരു ഉണർവ് ഉണ്ടാകാതിരിക്കുന്നത്. എപ്പോഴെങ്കിലും സംഘടനയായി തീർന്ന ഓരോ സംഘടനയും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോകുന്നു, പിന്നൊരിക്കലും ഉയർക്കുന്നുമില്ല. കാരണം അതതിന്റെ വ്യവസ്ഥയിലേക്ക് ലോകത്തെ സംഘടിപ്പിച്ച് കയറ്റുന്നു. ആകയാൽ അതൊരിക്കലും ഉയർക്കുന്നില്ല. എപ്പോഴെങ്കിലും സംഘടനയായി തീർന്ന ഒരു സഭയും വീണ്ടും ഒരിക്കൽ കൂടി എഴുതേറ്റതായി ചരിത്രത്തിൽ എവിടെയും കാണാനാകില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളതിനെ സങ്കരമാക്കി കളഞ്ഞു. അതിന്മേൽ ഒരു ബിഷപ്പിനെ വെക്കരുത്, അതിന്മേൽ പരിശുദ്ധാത്മാവ് തന്നെ സ്ഥിതി ചെയ്യട്ടെ. കാണുന്നോ, കളകളെയും മറ്റുള്ളവയും പുറത്തു കളയാനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ബിഷപ്പോ മേൽനോട്ടക്കാരനോ അതോ അങ്ങനെയും മറ്റുമുള്ളവർ ചിന്തിക്കുന്നതിനെ അല്ല, സഭയെ അതിന്റെ ആ അവസ്ഥയിൽ സൂക്ഷിക്കാനായി പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ട്. നാം കാണാൻ പോകുന്നത് പോലെ ആ സമ്പൂർണമായ വചനം അവനാകുന്നു. ആദാമിന് അവനെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു, വചനം എടുത്തുകൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ ഒരു വചനത്തെ അവിശ്വസിച്ചുകൊണ്ട് മരിക്കുക. അതേ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്കുമുണ്ട്. കാരണം നമുക്കുണ്ടായിരിക്കണം. ആദാമിന് ദൈവം വചനത്തിന്മേലാണ് ഇട്ടിരുന്നതെങ്കിൽ വചനത്തിൽ മാത്രം ഒരു മതവിശ്വാസത്തിലോ അതല്ല ഒരു മതവിശ്വാസത്തിന്റെ വിധത്തിലുള്ളതിലോ അവൻ നമ്മിട്ടാൽ ദൈവം ന്യായവിധിയിൽ അവൻ അന്യായം ചെയ്യുന്നു. അതവന്റെ പരമാധികാരത്തിലോ അവന്റെ പരിശുദ്ധിയിലോ കടന്നു വരുന്നതായി കാണുന്നില്ല. എന്നാൽ അതവന്റെ പരമാധികാരത്തിലായി കാണുന്നു എന്നതിന് അവന് ഓരോ മനുഷ്യനെയും ഒരേ അടിസ്ഥാനത്തിൽ തന്നെ ഇടേണ്ടി വരും. അവൻ ദൈവമായി മാറാത്തവനാകുന്നു. ദൈവം ആദ്യമായി എന്തു ചെയ്തിരുന്നോ അതേ കാര്യം തന്നെ എന്നേക്കും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവൻ അവന്റെ പദ്ധതിയെ ഒരിക്കലും മാറ്റുന്നില്ല. അവൻ അതിനെ വിപുലീകരിക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ അവൻ അതിനെ ഒരിക്കലും മാറ്റുന്നില്ല. അതേ കാര്യം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആദാമിനൊരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അവൻ വചനത്തിൽ തന്നെ പിടുത്തമിട്ടിരുന്നെങ്കിൽ അവൻ ജീവിക്കുമായിരുന്നു. അവൻ വചനത്തിന്മേൽ പിടുത്തമിടാതിരുന്നതിനാൽ അവൻ മരിച്ചുപോയി. നമുക്കും അതേ കാര്യം തന്നെ കിട്ടിയിരിക്കുന്നു. വചനത്തോടൊപ്പം നാം നിന്നാൽ നാം ജീവിക്കും. മനുഷ്യൻ സകല വചനം കൊണ്ടും ജീവിക്കുന്നു. എന്നാൽ നാം അത് ചെയ്യുന്നില്ലെങ്കിൽ നാം മരിക്കും. ആത്മീയമായി നാം മരിക്കും. ഓ, അപ്പോഴും നമുക്ക് ശബ്ദമുണ്ടാക്കാനാകും. തീർച്ച, ചുറ്റിനും തൊഴിക്കാനും അലറി വിളിച്ചുകൊണ്ടോടാനും. എന്നാൽ അത് അർത്ഥമാക്കുന്നില്ല. അത് ജീവനുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. അത് ജീവിക്കുന്നതല്ല. ഞാനൊരു മിഷണറിയാണ്. നാം ചെയ്യുന്നതിനേക്കാൾ അധികം വിഗ്രഹാരാധികൾ ചുറ്റിനും തൊഴിച്ചുകൊണ്ട് ഓടുകയും ആലാരെ വിളിക്കുകയും ദൈവത്തെ അറിയാമെന്ന് നടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ജീവിക്കുന്നില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചവരാണ്. ബൈബിൾ അങ്ങനെ പറയുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നാം കണ്ടു. എന്നാൽ അവൻ സാത്താന്റെ ഒരു വാക്കുമായി അനുരഞ്ജനം ചെയ്തു മരിച്ചുപോയി. ആരംഭത്തിൽ ദൈവം തന്റെ കൃപയാലും ദയാലും നാം അനുഭവിച്ച സകല കഷ്ടപ്പാടുകളും ചെറിയ കുഞ്ഞുങ്ങളുടെ ഈ മരണവും മറ്റെല്ലാവുമായി യുദ്ധങ്ങളും ആഭ്യന്തരമായതും ക്രൂശീകരണവും നമുക്കുള്ള മറ്റു വക കാര്യങ്ങളൊന്നും ഒഴിഞ്ഞുമാറിക്കൊണ്ട് അവൻ അതിൽ നിന്നും ഒഴിഞ്ഞുമാറിയിരുന്നെങ്കിൽ അവന്റെ വചനത്തിന്റെ പരമാധികാരം അതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ അവൻ അനുവദിക്കുമായിരുന്നു. അവൻ അന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറിയിരുന്നെങ്കിൽ അവൻ പരമാർത്ഥതയില്ലാത്തവനാകുമായിരുന്നു. നിങ്ങൾക്കത് കിട്ടിയോ? അവൻ അത് ഒഴിഞ്ഞുമാറാനാകില്ല. ആരംഭം മുതലേ അവനത് ആദാമിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ അനുവദിച്ചില്ല. തുടക്കം മുതലേ അവൻ എന്നെയോ നിങ്ങളെയോ അതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ അനുവദിക്കുകയുമില്ല. നാം തികച്ചും ആ കാര്യത്തിലേക്ക് വരണം. വചനത്തിലേക്ക് മാത്രം. അവൻ പറയുന്നു, സകല മനുഷ്യരുടെ വാക്ക് ഭോഷ്കും, എന്റേത് സത്യവുമായിരിക്കട്ടെ. ഇപ്പോൾ കൊയ്ത്ത് കാലത്ത് നാം ഏത് കാലത്താണ് ജീവിക്കുന്നത് നോക്കാൻ പോവുകയാണ്. പിന്നെ ദൈവം ആദാം വീണ ശേഷം വചനത്താൽ പരീക്ഷിച്ചപ്പോൾ വീണുപോയി. ദൈവം തുടർന്നും തന്റെ സൃഷ്ടികളിൽ നിന്നും അവന്റെ ഓരോ വചനത്താലും ജീവിക്കുന്ന ഒരു മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നോക്കൂ, അവനൊരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതവന്റെ കാലത്തിൽ വചനത്തിന്മേൽ ജീവിക്കുന്നവനെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ദൈവം അവന്റെ വചനത്തെ പുറമെ വിതറി. കാരണം അവന് ചെയ്യാനാകും. അവൻ അനന്തനാകുന്നു. കൂടാതെ അവൻ സർവവ്യാപിയുമാകുന്നു. സർവജ്ഞനായി അവനെല്ലാം അറിയുന്നവനാകുന്നു. അവൻ എല്ലായിടത്തും സന്നിഹിതനായിരിക്കാൻ കഴിയില്ല. അവൻ സർവജ്ഞാനിയായി എല്ലാം അറിയുന്നതിനാൽ അവൻ എവിടെയും സന്നിഹിതനായിരിക്കാനാകും. കാരണം ആ വിധത്തിലാണ് മുന്നറിവിനാൽ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടണം, ഈ മനുഷ്യൻ നഷ്ടപ്പെടണം എന്ന വിധത്തിലല്ല. എന്നാൽ ആ രക്ഷിക്കപ്പെടും, ആർ നഷ്ടമായി പോകും എന്നവൻ അറിയുന്നു. കാണുന്നു. ആകയാൽ അവന്റെ മുന്നറിവിനാൽ അവന് മുൻ നിയമിക്കാൻ കഴിയുന്നു. മാത്രമല്ല, സകലതും അവന്റെ മഹത്വത്തിനായി മാത്രം കൂടി വ്യാപരിക്കുകയും ചെയ്യുന്നു. അവന്റെ മഹത്വം പ്രകടമാക്കിക്കൊണ്ട് അവന്റെ ഗുണവിശേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. മാനത്തിനായി ഒരു പാത്രവും മറ്റൊന്ന് അപമാനത്തിനായി. എന്നാൽ അതുണ്ടാക്കുന്നത് ദൈവമാകുന്നു. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. കാരണം തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. കാണുന്നു. എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, യേശു പറഞ്ഞു, ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് തന്നവരൊക്കെയും ഭൂതകാലം, എനിക്ക് തന്നവരൊക്കെയും വചനത്തിലേക്ക് എന്റെ അടുക്കൽ വരും. അവരെയെല്ലാം ആരെങ്കിലും വരാനായി മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ അവർക്കെങ്ങനെ വരാനാകും? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നോക്കൂ, കാരണം അവരുടെ പേരുകൾ പുസ്തകത്തിലുണ്ടായിരുന്നു. പുസ്തകത്തിലുണ്ടായിരുന്നവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. വെളിപ്പാടിൽ അതിന്റെ മുദ്രകൾ തുറന്നപ്പോൾ ഒരു പുസ്തകമുള്ളതായി നാം കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവം ആദവന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. സ്വർഗത്തിലോ ഭൂമിയിലോ ആ പുസ്തകം എടുപ്പാനോ അതിലേക്ക് നോക്കാനോ എവിടെയും യോഗ്യരായിട്ട് അവിടെ ആരുമുണ്ടായിരുന്നില്ല. യോഹന്നാൻ അതിദുഃഖത്തോടെ കരഞ്ഞു. കാരണം വീണ്ടെടുപ്പിന്റെ പദ്ധതിയുടെ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിൽ വെച്ച് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്ന യോഗത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കൂടി വരുന്നത് യോഹന്നാൻ കണ്ടപ്പോൾ ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവനെന്നെ കണ്ടിരിക്കുമോ എന്നുള്ള ആ പാട്ട് സഹോദരനും സഹോദരിയും പാടി. തീർച്ചയായും നിങ്ങളുടെ പേർ ആ പുസ്തകത്തിലുണ്ടെങ്കിൽ അവൻ കണ്ടിരിക്കും. മാത്രമല്ല, യോഹന്നാന്റെ പേരും കൂടി അതിലുണ്ടായിരുന്നു. അത് തൊടാൻ പോലും ആരുമില്ലാതിരുന്നതിനാൽ അവൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, യോഹന്നാനെ കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു. ഒരു സിംഹത്തെ കാണാനായി യോഹന്നാൻ ചുറ്റും നോക്കി. അപ്പോൾ പിന്നിൽ തിരശ്ശീലയുടെ പുറകിൽ നിന്നും ഒരു കുഞ്ഞാട് വരുന്നു. ഭൂമിക്കടിസ്ഥാനത്തിന് മുമ്പേ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്. അവന് രക്തപങ്കിലമായ കുഞ്ഞാട് പുറപ്പെട്ടു വരുന്നത് കണ്ടു. അവൻ വന്ന് അവന്റെ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങി. ആ പുസ്തകത്തിലുണ്ടായിരുന്ന സകലത്തെയും വിളിക്കുന്നു. അത് വീണ്ടെടുപ്പിന്റെ ഒരു പൂർണമായ പുസ്തകമാകുന്നു. അത് ഇതാകുന്നു. ആ വീണ്ടെടുപ്പിന്റെ പുസ്തകം ആ പുസ്തകത്തിലുണ്ടായിരുന്ന സകലരെയും അവൻ വീണ്ടെടുത്തു. പുസ്തകത്തിന്റെ പുറമെന്നല്ല, ആരംഭമുള്ള ഏതിനും ഒരവസാനമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരംഭിച്ചിട്ടില്ല, അവസാനിക്കാനും കഴിയില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി അവന്റെ വചനത്തിന്റെയും അവന്റെ വിചാരത്തിന്റെയും ഗുണവിശേഷങ്ങളാകുന്നു. നിങ്ങളുടെ പേർ ആ പുസ്തകത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവന് ഒരവസാനം ഉണ്ടായിരിക്കില്ല. കുഞ്ഞാട് വന്നത് അതിനെ വീണ്ടെടുക്കാനായിരുന്നു. ക്രിസ്ത്യാനിയാണെന്ന് നടിക്കുന്ന എല്ലാവരെയുമല്ല, വിശുദ്ധിയോട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല. ആരുടെയെല്ലാം പേരുകൾ അവിടെ എഴുതിയിരുന്നോ അവൻ അത് വീണ്ടെടുത്തു. ആരുടെയെല്ലാം പേരുകൾ ആ പുസ്തകത്തിലുണ്ടായിരുന്നോ അത് മാത്രം. ആ ഒരു വചനത്താൽ സാത്താൻ ആദാമിനെ വീഴ്ത്തിയെന്ന് നാം കണ്ടു. തന്റെ സൃഷ്ടിയിൽ നിന്നും അപ്പോഴും അവന്റെ ഓരോ വചനത്താലും ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ ദൈവം തുടർന്നും ശ്രമിച്ചുകൊണ്ടിരുന്നു. അവന്റെ ആദ്യ മനുഷ്യൻ പരാജയപ്പെട്ടു. ഈ മനുഷ്യൻ തന്റെ സമയത്ത്, അവൻ ജീവിക്കുന്ന സമയത്ത് തന്നെ അവൻ ജീവിക്കണം. ഇപ്പോൾ നോക്കൂ, ആദ്യം മുതൽ വ്യത്യസ്തമായ കാലങ്ങൾ ഉണ്ടാകും എന്ന് ദൈവം പ്രവചിച്ചിരുന്നു. അത് ആദ്യം മുതൽ താഴ്ച സംഭവിച്ചുകൊണ്ടിരുന്നു. ആ കാരണത്താലാണ് അവൻ അവസാനം മുതൽ ആരംഭം മുതലേ പറയാനാകുന്നത്. കാരണം അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നു. അവൻ സകലതും യേശു ക്രിസ്തുവിലൂടെ അവനായും അവന്റെ സ്വന്തം ഇഷ്ടത്തിനായും ഉളവാക്കി. ഇപ്പോൾ നന്നെ ശ്രദ്ധിക്കൂ, ഇത് വിട്ടുകളയരുത്. നോഹയുടെ സന്ദേശവുമായി മോശം വന്നിരുന്നെങ്കിലോ? അത് പ്രവർത്തിക്കില്ലായിരുന്നു. പ്രവർത്തിക്കില്ല. മോശയുടെ സന്ദേശവുമായി യേശു വന്നിരുന്നെങ്കിലോ? അത് പ്രവർത്തിക്കില്ലായിരുന്നു. മെത്തോഡിസ്റ്റിന്റെയോ ബാപ്റ്റിസ്റ്റിന്റെയോ പെന്തക്കോസ്തിന്റെയോ സന്ദേശം നാം കൊണ്ടുവരാൻ ശ്രമിച്ചാലോ? അത് പ്രവർത്തിക്കില്ല. അവർ നന്നായിരുന്നു. വചനത്താൽ ഒരു നിമിഷത്തിനുള്ളിൽ അത് തെളിയിക്കാം. അവരെല്ലാം അവരുടെ കാലത്തിൽ ശരിയായിരുന്നു. ആ കാലം കടന്നുപോയിരിക്കുന്നു. ഇന്നേക്ക് ഏത് വചനമാണ് പറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം കണ്ടുപിടിക്കണം. ഈ ദിവസം. അതിനാലാണ് മനുഷ്യൻ തന്റെ കാലത്തിൽ ജീവിക്കേണ്ടത്. മുഴുവൻ വചനത്താലും ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ അവൻ ശ്രമിച്ചു. അവൻ ആദ്യമായി ചെയ്ത കാര്യം അവൻ നോഹയെ പരിശോധിച്ചു. നോഹ അവനെ പരാജയപ്പെടുത്തി. മദ്യപിച്ച് അവൻ തോൽവിയടഞ്ഞു. മോശെ ദൈവത്തിന്റെ ആ മഹത്തായ സാർവത്രികവും സാർവകാലീനവുമായ അമൂല്യ കലാസൃഷ്ടി, അവനവനെ പരിശോധിച്ചു. അവൻ തോൽവിയടഞ്ഞു. അവൻ സ്വയം പുകഴ്ചയെടുത്തതിനാൽ വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ അനുവാദം ലഭിച്ചില്ല. പിന്നെ ദാവീദ് വന്നു. അവനെ പ്രതിബിംബിക്കാനിരുന്നിട്ട് മഹത്തായ ആയിരം അണുവാഴ്ചയിൽ എന്തായിരിക്കും അവന്റെ രാജാവെന്ന് ദാവീദിൽ പ്രതിബിംബിച്ച് കാണിക്കാനിരുന്നു. അവൻ ഒരുവനെ ഉയർത്തുമെന്നും അവന്റെ സിംഹാസനെടുത്താൻ അവന്റെ മകനെ ഉയർത്തും എന്ന് ദൈവം ദാവീദിനെ കൊണ്ടാണയിട്ടു. മാത്രമല്ല, ദാവീദ് അങ്ങനെയുള്ളൊരു വീരനായിരുന്നിട്ട് അത്രത്തോളമായിട്ട് അവൻ ദൈവത്തിന്റെ ഹൃദയമുള്ള ഒരു മനുഷ്യനുമായിരുന്നു. ദാവീദ് നന്മ ചെയ്തുകൊണ്ടിരുന്നു. അവൻ എല്ലാ ഫിലിസ്തീനികളെയും നശിപ്പിച്ച് പൂജാഗിരികളെ ഉടച്ചു കളഞ്ഞു. വചനവുമായി ചേർന്നു. പിന്നെ അവസാനമായപ്പോൾ ഒരു സുന്ദരി സ്ത്രീ അവനെ താറുമാറാക്കി. അവൻ കൽപ്പന ലംഘിച്ചുകൊണ്ട് വചനം നഷ്ടമാക്കി വ്യഭിചാരം ചെയ്തു. കാണുന്നോ? നോക്കൂ, ദാവീദ് അവനെ തോൽപ്പിക്കുവോളം അവന്റെ സ്വന്തം ഹൃദയമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. മോശെ അവനെ തോൽപ്പിച്ചു. മറ്റുള്ള എല്ലാവരും അവനെ തോൽപ്പിച്ചു. എന്നാൽ അവരുടെ എല്ലാവരുടെ ജീവിതം വരുവാനുണ്ടായിരുന്ന ഒരുവന്റെ ഒരു പ്രതിബിംബം മാത്രമായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിനും ഞാൻ എഴുതുകയാണ്. ഒരുവൻ അതിന്റെ വിവർത്തനം അല്ല, വ്യാകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ വ്യാകരണം വളരെ മോശമാണ്. അതിന്റെ വ്യാകരണം ചെയ്യാനായി അതിന്റെ നാമങ്ങളും സർവനാമങ്ങളുമെല്ലാം അതിന്റേതായ സ്ഥാനത്തിടാനായി എനിക്കൊരു നല്ല പണ്ഡിതന്റെ ആവശ്യമുണ്ടായിരുന്നു കിട്ടി. നാമത്തിന്റെയും സർവനാമത്തിന്റെയും വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അവൻ ചെയ്യുന്നു. അവനവയെല്ലാം ശരിയായി വെക്കുമ്പോൾ എനിക്കറിയാൻ നോക്കൂ. ഒരു കാര്യം മാത്രം എനിക്കറിയാം, ദൈവം അതെനിക്ക് തന്നു. അത് ഞാൻ എഴുതിയെടുത്തു. മാത്രമല്ല, അവർ അത് സ്കൂളുകളിലേക്കും മറ്റും പോകുന്നെങ്കിൽ അവർക്കത് ശരിയായ സ്ഥാനത്ത് ഇടേണ്ടതുണ്ട്. അവരത് അവരുടേ രീതിയിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് വിധത്തിലാണെന്ന് അവർക്കറിയാം. പിന്നെ ആ എഴുത്തുകാരൻ വ്യാകരണക്കാരൻ അതിനെ വ്യാകരണം ചെയ്യുന്നയാൾ എന്നോട് പറഞ്ഞു. അവൻ ചോദിച്ചു, ബ്രദർ ബ്രാൻഹാം, നാം പെർഗമോ സഭാകാലത്തിൽ കാണുന്നത് അത് യേശുവിടെ പറയുന്നു ജയിക്കുന്നവന് ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കുമെന്നാണല്ലോ. അവൻ ചോദിച്ചു, ഇപ്പോൾ സ്വയം യേശുവനെ ഉദയനക്ഷത്രമെന്ന് പറഞ്ഞിരിക്കെ അവന് ഉദയനക്ഷത്രം കിട്ടുന്നത് എങ്ങനെ? നോക്കൂ, അബ്രഹാമിന്റെ ആ സന്തതികളെല്ലാം നക്ഷത്രങ്ങളാൽ പ്രതിഫലിച്ചിരുന്നു. അവ ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തമായിരിക്കുന്നു. നമ്മളും ഒരാൾ മറ്റേയാളിന് വ്യത്യസ്തരാണ്. യേശു ആ ഉദയനക്ഷത്രമാകുന്നു, അവയിൽ വെച്ച് ഏറ്റവും തിളക്കമേറിയത്. എന്നാൽ നാം അവനെ വെളിപ്പാട് ഒന്നിൽ കാണുന്നത് അവന്റെ കയ്യിൽ ഏഴ് നക്ഷത്രവുമായിട്ടാണ്. അവൻ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ആ ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു, അഥവാ കടന്നു വരാനുള്ള ഏഴ് സഭാകാലങ്ങളാകുന്നു. പിന്നെ അവൻ ചോദിച്ചു, അവർക്ക് ആ ഉദയനക്ഷത്രം കിട്ടിയാൽ പിന്നെ അത് കഴിഞ്ഞിട്ടെന്താകും? ഞാൻ പറഞ്ഞു, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഈ നക്ഷത്രങ്ങളെല്ലാം ഉദയനക്ഷത്രത്തിന് പ്രകാശം പ്രതിബിംബിക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമായിരുന്നു. നോക്കൂ, കാരണം ആ കാലത്തിന്റെ ദൂതന് വചനമുണ്ടായിരുന്നു, വചനം അവനാകുന്നു, അവനോ ആ കാലത്തിലേക്കുള്ള ഒരംശം മാത്രമാകുന്നു. ലോകകാര്യങ്ങളിൽ നിന്നും ലോക വ്യവസ്ഥകളിൽ നിന്നും വേർപെട്ട് വരാൻ തയ്യാറുള്ള ജനങ്ങൾ അവനോടൊപ്പം നടക്കുകയും ആ കാലത്തിന്റെ ദൂതനിലൂടെ ഉദയനക്ഷത്രത്തിന്റെ പ്രതിബിംബം കാണുകയും ചെയ്യും. അവൻ നോഹയിലും മോശയിലും അങ്ങനെയും മറ്റും ഉള്ളവരിലൂടെ ചെയ്തതുപോലെ അവൻ പഴയ നിയമത്തെ പ്രതിബിംബിച്ചിരുന്നു. അതുപോലെ അവസാനം അവരെല്ലാവരും ഒന്നിലെത്തിച്ചേർന്നു. അങ്ങനെ തന്നെയായിരിക്കും സഭാകാലങ്ങളുടെ അവസാനത്തും. അത് തിരികെ യേശുവിലേക്ക് എത്തിച്ചേരും. അത് അവൻ വചനമാകുന്നു. ക്രിസ്ത്യാനികളായ നാം മാത്രമേ അവനെ പ്രതിബിംബിക്കൂ. സൂര്യന്റെ അഭാവത്തിൽ ചന്ദ്രൻ പ്രതിബിംബിക്കുന്നത് സൂര്യവെളിച്ചമാകുന്നു. വിശ്വാസി ദൈവപുത്രന്റെ അഭാവത്തിൽ ദൈവപുത്രനെ മാത്രമേ വിശ്വാസി പ്രതിബിംബിക്കൂ. അത് ബൈബിളിന്റെ വെളിച്ചമാകുന്നു. തിരുവഴുത്തുകൾ നമ്മുടെ ജീവിതത്തിലൂടെ സമർപ്പിച്ചുകൊണ്ട് ആ വചനം ഇരുളിൽ വെളിച്ചമുണ്ടാക്കും. നിങ്ങൾ മലമേൽ ഉറപ്പിച്ചിരിക്കുന്ന വിളക്കാകുന്നു. അതർത്ഥമാക്കുന്നത് സൂര്യനെന്നല്ല, അതൊരു വിളക്കാകുന്നു. സൂര്യന്റെ സ്ഥാനമെടുക്കാനായി ഒരു വിളക്കിനെ വെച്ചിട്ട് അത് അല്പദൂരത്തെ പാതയെ കാണിക്കുന്നുള്ളൂ. നാം ദൈവത്തിന്റെ മക്കളാകുന്നു. ആത്മാവിന്റെ ഒരു ചെറിയ അംശമുള്ളവരായി നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമാകുന്നു. അവനത് അളവില്ലാത്ത വിധത്തിലുണ്ടായിരുന്നു. നാം തിളങ്ങുന്ന ഒരു നക്ഷത്രമാകുന്നു. നാം എല്ലാവരും ചേർന്നാൽ ലോകത്തിനായി ഒരു വെളിച്ചമുണ്ടാക്കാൻ കഴിയും. എന്നാൽ അവനോ മുഴുവൻ സൂര്യനായി ഓരോ നക്ഷത്രത്തിനും പ്രതിബിംബിക്കാനാകുന്ന വെളിച്ചത്തെ ഉളവാക്കുന്നു. ഹല്ലേലൂയ. അവനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസത്തെ ദൈവം സഹായിക്കട്ടെ. അവസാനമായി ഈ സമ്പൂർണനായ അവൻ എത്തിച്ചേർന്നു. ഇപ്പോൾ അവൻ നമ്മെ പോലെ ഓരോ സന്ദർഭത്തിലും പരീക്ഷിക്കപ്പെടാനാണ് എത്തിച്ചേർന്നത്. അവൻ ആയിരുന്നെന്ന് ബൈബിൾ പറയുന്നു. അവൻ നോഹയെ പോലെ പരീക്ഷിക്കപ്പെട്ടു, അവൻ മോശയെ പോലെ പരീക്ഷിക്കപ്പെട്ടു, അവൻ അവരെല്ലാവരെയും പോലെ പരീക്ഷിക്കപ്പെട്ടു. അതിനെ നിങ്ങളോട് വിവരിച്ചു കാണിച്ചു തരാനായി നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ, എന്നാൽ നമുക്കതില്ല. കാരണം ഞാൻ നിങ്ങളുടെ സമയം കൂടുതലായി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനെ തുറന്നുകാട്ടി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതിന് അവൻ അതേ വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടു. സാത്താൻ അവന്റെ ചാതുര്യം ഒരിക്കലും മാറ്റുന്നില്ല, അതുമല്ല ദൈവവും ചെയ്യുന്നില്ല. കാലങ്ങൾ മാത്രം മാറുന്നു. എന്നാൽ എന്താണ്, ഭൂമിയിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ കുടുംബത്തെ പിന്നിൽ വെച്ച സാത്താന് കിട്ടിയിരുന്നു. അതിവിടെയാണ് സഹോദര സഹോദരി, ഇത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോകരുത്. സാത്താന് ആദ്യത്തെ കുടുംബത്തെ കിട്ടിയത് എങ്ങനെയാണ്? അവനത് വചനത്തെ പുലർത്തിക്കൊണ്ടല്ലാതെ മറ്റൊരു വിധത്തിലും തകർക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അവരെ ആ വചനത്തിന് പിന്നിൽ കോട്ട കെട്ടി സൂക്ഷിച്ചിരുന്നു. അവനൊരു ചെറിയ വിടവ് മാത്രം കിട്ടിയാൽ അങ്ങനെയാണ് അവൻ ഓരോ കാലത്തിലും ഓരോ സഭയിലേക്കും ഓരോ വിശ്വാസിയിലേക്കും ആ വിടവിനെ പതുക്കെ വലിച്ചു തുറന്നുകൊണ്ട് കടന്നത്. അതെ, ബൈബിൾ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഓ, അവിടേക്ക് അവൻ പോകും, വളരെ മോശം. എന്നാൽ അവൻ അവിടെ കടന്നിരിക്കുന്നു. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ഇപ്പോൾ ഇത് വളരെ നന്നെ അടക്കി നിർത്തുക. ഇപ്പോൾ അവൻ അവസാനമായപ്പോഴേക്കും മറ്റുള്ള എല്ലാവരെയും പരീക്ഷിച്ചു പോന്നിരുന്നത് പോലെ തന്നെ അതുമായി കൃത്യമായും അവൻ അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ സാത്താൻ ഓരോ ആക്രമണവും എങ്ങനെ ആക്രമിക്കുന്നു ശ്രദ്ധിച്ചുകൊള്ളൂ. എല്ലാ സമയത്തും ഒരേ വിധത്തിൽ തന്നെ. ഇപ്പോൾ അവൻ ഹവ്വയ്ക്ക് കൊടുത്തതുപോലെ അവനും പ്രാകൃതപ്പം കൊടുക്കാൻ ശ്രമിച്ചു. നീ ഇത് തിന്നുമെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ മറ്റു ചിലത്. അവനത് കിട്ടിയിരുന്നു. അതുതന്നെയാണ് അവൻ ഓരോ സംഘടനയോടും ചെയ്യുന്നത്. അതുതന്നെയാണ് അവൻ ഓരോ വ്യക്തിയോടും ചെയ്യുന്നത്. നിങ്ങൾക്കതിലേക്ക് നോക്കാൻ കഴിയുന്ന വിധം പ്രാകൃതമായ കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നു. അത് നിങ്ങളെ ദൂരം കൊണ്ടുപോകുന്നു. അതെ, ഈ മഹത്തായ വലിയ സഭയെ നോക്കൂ. എന്താ, അവർക്ക് അതിലിത്രയും ദശലക്ഷങ്ങളെ കിട്ടിയിട്ടുണ്ട്. പട്ടണത്തിലെ ഏറ്റവും വലിയ സഭ ഞങ്ങളുടേതാണ്. അതെ, മേയർ ഞങ്ങളുടെ സഭയിലാണ് വരുന്നത്. അതല്ല, നോക്കൂ, ഞങ്ങളുടെ പാസ്റ്ററിന് ഒരു ഡിഡിയും എൽഡിയും PhD ബിരുദമുണ്ട്. അത് നല്ലത്, അത് നന്നായിരുന്നിട്ട് അവന് മിടുക്കനായ മനുഷ്യനുമെന്ന് ഉറപ്പാണ്. ഒരു കത്തോലിക്ക പുരോഹിതന് അതിനു ചുറ്റുമായി വന്നിട്ട് ഏത് സമയത്തും അവന്റെ ബിരുദങ്ങളെ കൊണ്ട് അവനെ മറയ്ക്കാനാകും. അവന് 66 പുസ്തകങ്ങൾ പഠിക്കണം. അവനൊരു പുരോഹിതന്റെ ബിരുദം സമ്പാദിക്കാനായി നിങ്ങളുടെ ബൈബിളിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നതിലും കൂടുതലായി ആ പുസ്തകങ്ങളെ അവൻ പഠിക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസവുമായി താരതമ്യം ചെയ്യരുത്. അത് ലോകത്തെ പോലെ എപ്പോഴും താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ലോകത്തിലുള്ള കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തരുത്. സഭകളുമായി താരതമ്യപ്പെടുത്തരുത്. ബൈബിളുമായി താരതമ്യപ്പെടുത്തുക. അതാണ് ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പെന്തക്കോസ്ത് സഭകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇന്ന് നമ്മുടെ ഗായക സംഘങ്ങൾക്കും അങ്ങനെയുള്ളതിന് സംഭവിച്ചിട്ട് നാം ബോളിവുഡിനെ പോലെ നടിക്കാൻ ശ്രമിക്കുന്നു. ബോളിവുഡ് മിന്നുന്നു, സുവിശേഷം ജ്വലിക്കുന്നു. മിന്നുന്നതും ജ്വലിക്കുന്നതും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. കാണുന്നു, ഹോളിവുഡ് വസ്ത്രങ്ങളാലും റിക്കിയും റിക്കേറ്റകളാലും റിക്കോച്ചസിനെ കൊണ്ട് മിന്നുന്നു. എന്നാൽ വിശ്വാസി അവനെത്ര വിദ്യാശൂന്യനായിരുന്നാലും ശരി, ദൈവം എളിമയാൽ ജ്വലിക്കുന്നു. ഹോളിവുഡിനാൽ മിന്നുകയല്ല, അവൻ എളിമയാൽ ജ്വലിക്കുന്നു. ശ്രദ്ധിക്കൂ, അവൻ തന്റെ പഴയ ചാതുര്യം യേശുവിന്മേൽ പ്രയോഗിക്കാൻ ശ്രമിച്ചു. അതേ കാര്യം തന്നെ അവൻ മോശയിൽ പ്രയോഗിച്ചു. അതേ കാര്യം തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മേൽ പ്രയോഗിച്ചു. അവൻ അതിന് ശ്രമിച്ചു. കാഴ്ചയിൽ വലുതും മിന്നുന്നതുമായ എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ നിങ്ങളുടെ മേൽ പ്രയോഗിച്ചു നോക്കും. അമേരിക്കയിൽ കാണുന്ന ഒരു മൃഗമായ റെക്കൂണിനെ ഞാൻ വേട്ടയാടിയിരുന്നത് എന്റെ ഓർമ്മയിൽ വരുന്നു. ഞാൻ ഒന്നെടുത്തിട്ട് പപ്പ എന്റെ ഡാഡ് പുകയില ഉപയോഗിച്ചിരുന്നു. പുകയില ചുരുട്ട് കൂട്ടിക്കെട്ടാനായി ഒരു തരം നൂൽ ഉപയോഗിച്ചിരുന്നതിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവയെടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒരു തടി കഷ്ണമെടുത്ത് അതിനുള്ളിൽ ഒരു ദ്വാരമിട്ട് റക്കൂൺ ഓടാറുണ്ടായിരുന്ന അരുവിക്ക് നേരെ കാണത്തക്ക വണ്ണം അതിന് വെക്കും. പിന്നെ ഞാൻ അതിലൊരു ദ്വാരമുണ്ടാക്കി ഈ പുകയില കെട്ടിയിരുന്ന നൂലിനെ അവിടെ വെക്കും. പിന്നെ ഞാൻ ചില ആണികളും മറ്റും തറച്ചിട്ട് ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ചരിച്ചു വെക്കും. റക്കൂൺ എപ്പോഴും മിന്നുന്ന എന്തിന്റെയെങ്കിലും അടുത്തേക്കാണ് പോകാറുള്ളത്. അങ്ങനെ ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ അവൻ അതുവഴി ഓടിയിട്ട് അവൻ അവിടേക്ക് തിരികെ നോക്കും. അതെടുക്കാനായി അവന്റെ കൈ അതിലേക്ക് തള്ളിക്കയറ്റും. പിന്നെ അവന് അതിൽ നിന്നും വലിച്ചെടുക്കാൻ കഴിയില്ല. അവൻ ചില സഭയിലെ അംഗങ്ങളെ പോലെയാണ്. താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നവൻ അറിഞ്ഞാലും അവൻ അത് വിട്ടുകളയില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ അവർ എന്നെ സംഘടനയിൽ നിന്നും പുറത്താക്കും. അതവന്റെ മരണം മാത്രമാണ്, അത്ര തന്നെ. ശരി, ശ്രദ്ധിക്കൂ, അവനൊരു നിശ്ചിത സ്ഥാനത്തേക്ക് പിടിപെട്ടു പോവുകയും അവൻ അതിൽ നിന്ന് പിടിവിടുകയുമില്ല. ഇപ്പോൾ സാത്താൻ അതേ ചാതുര്യം തന്നെ മറ്റുള്ള എല്ലാവരിലും പ്രയോഗിച്ചത് അവൻ യേശുവിലും ശ്രമിച്ചു നോക്കി. വാഗ്ദത്ത വചനത്തിന്റെ അപ്പത്തെയല്ലാതെ മറ്റെന്തോ അവനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കി. കാരണം യേശു പറഞ്ഞു, അങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. കാണുന്നോ, അവനവനെ അനുസരിപ്പിക്കാനായി നോക്കി. അത് കാഴ്ചയ്ക്ക് വളരെ മനോഹരമായി തോന്നുന്നെങ്കിലും അവന് അവനെ സ്വയം കഴിപ്പിക്കാനാകും എന്ന് തോന്നിയിരുന്നെങ്കിലും അവനത് ചെയ്യാനും കഴിയുമായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് വിധത്തിലും പ്രവർത്തിക്കാം. നിങ്ങൾക്കതെടുക്കുകയോ അതിനെ വിട്ടുകളയുകയോ ചെയ്യാം. രണ്ടിൽ ഒന്ന് നിങ്ങൾക്കെടുക്കാം. എന്നാൽ ആ റെക്കോണ് അത്രമാത്രം അവബോധമുണ്ടായിട്ട് ഓ അവന്റെ കൈയുടെ പിൻവശം ചുരുക്കിയാൽ അവൻ അതിനെ വീണ്ടും പുറത്തേക്ക് വലിച്ചെടുക്കാനാകും. എന്നാൽ അവനത് ചെയ്യില്ല, അവിടെ തന്നെ അവൻ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെയാണ് വളരെയേറെ നാമധേയ ക്രിസ്ത്യാനികളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി അവരൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. കടന്നു വന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. മുന്നോട്ട് പോയി അതിൽ തന്നെ പിടിച്ചുകൊള്ളൂ. പിന്നെ നോക്കൂ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കേണ്ട ജീവന്റെ അപ്പം തിന്നുന്നതിന് പകരം അവർ അവനെ മറ്റെന്തെങ്കിലും ഭക്ഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശു പിതാവിന്റെ വചനവുമായിട്ട് നിന്നു. ഓ, അവനന്ന് ഹവ്വയെ പോലും പ്രഹരിക്കാൻ കഴിയില്ലായിരുന്നു. അവൻ മോശയെ പ്രഹരിക്കില്ലായിരുന്നു. അവരിൽ ശേഷിച്ചിരുന്ന ആരെയും അവൻ പ്രഹരിക്കില്ലായിരുന്നു. സകാല വചനത്തെയും പ്രതിബിംബിക്കാൻ ഇരുന്നവനെയാണ് അവൻ ചെന്ന് മുട്ടിയത്. നോക്കൂ, അവൻ അതാണ് ആ കാരണം, അവൻ വചനമായിരുന്നു. എന്നാൽ യേശു അവന്റെ സെമിനാരിയുടെ മതതത്വ വേദശാസ്ത്ര ഉപദേശത്തെ നിരസിച്ചിട്ട് വചനത്തോടൊപ്പം നിന്നു. അതെ സർ, അവന്റെ പുതിയ വെളിച്ചം, അവന്റെ മുന്തിയ പ്രവൃത്തി പരിചയം. ഹവ്വയെ കാണിച്ചുകൊണ്ട് അവൻ അവളുടെ മേൽ തള്ളിക്കയറ്റിയതുപോലെ അവനത് യേശുവിന്മേൽ തള്ളിക്കയറ്റാനായില്ല. ഓ തീർച്ചയായും ദൈവം, ഓ തീർച്ചയായും നാം എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു ലോക സഭാസമിതി ഉണ്ടാക്കിയാൽ ദൈവം അതിലുണ്ടായിരിക്കും. തീർച്ചയാണ്, തീർച്ചയായും ദൈവമുണ്ടായിരിക്കും. അവൻ ഐക്യം ആഗ്രഹിക്കുന്നു, അവൻ സാഹോദര്യം ആഗ്രഹിക്കുന്നു. അവനുമായിട്ടാണ്, ലോകമായിട്ടല്ല. അവനോടൊപ്പമുള്ള സാഹോദര്യം, അവനെ മാത്രം ആരാധിക്കുക, അതിനുവേണ്ടിയാണ് അവൻ മരിച്ചത്. അതിനാൽ നിങ്ങൾ അവൻ ആരാധിക്കണം. എപ്പോഴത്തെയും എന്ന പോലെ അവന് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ തോൽവിയടഞ്ഞെന്നവൻ നാം കണ്ടു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതുമായി യേശു നേരെ അവന്റെ അടുക്കലേക്ക് പോയി. ഇപ്പോൾ അവൻ അതൊരു വിശ്വാസിയിൽ കാണുമ്പോൾ, ഇപ്പോൾ ഈ വിഭാഗങ്ങളിലാണോ ഈ വിശ്വാസി വരുന്നത്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തന്നെ നോക്കുക. അവൻ നോക്കുമ്പോൾ അവൻ, നിങ്ങൾ ബൈബിളുമായി നിൽക്കാൻ പോകുന്നു. അതെ, ഞാൻ ബൈബിളിൽ വിശ്വസിക്കുന്നു. ഞാൻ അവിടെയുള്ള ഒരു മതവിശ്വാസത്തിലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ ബൈബിളിനോടൊപ്പം തന്നെ നിൽക്കാൻ പോകുന്നു. മാത്രമല്ല, എപ്പോഴത്തെയും പോലെ അവന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കിട്ടിയില്ലെങ്കിൽ വാസ്തവമായ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനത്തെ വിശ്വസിക്കും. രണ്ടാം പ്രാവശ്യം അവൻ യേശുവിനോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ പറയുകയാണ്, ഞാൻ ഒരു മതവിശ്വാസത്തിലും ചേരാൻ പോകുന്നില്ല, ഞാൻ പോകാൻ പോകുന്നില്ല, ഞാൻ സ്വതന്ത്രനായി ജനിച്ചിരിക്കുന്നു, ഞാൻ അതുമായി തന്നെ നിൽക്കാൻ പോകുന്നു, ഞാൻ ഇതും അതും മറ്റേതും ചെയ്യാൻ പോകുന്നു. നോക്കൂ, സഭയിൽ ചേരുക മാത്രമല്ല, നിങ്ങൾ വന്നു ചേരൂ എന്നോ മറ്റെന്തെങ്കിലുമായിട്ടോ അത് ചെയ്യുന്നതിനായി അവന് നിങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ അവൻ നിങ്ങളോട് മറ്റെന്തെങ്കിലും ചെയ്യും. ഓ സഹോദര, ഇത് ശ്രദ്ധിക്കൂ. അവൻ ചെയ്തില്ലെങ്കിൽ നോക്കൂ, സാത്താൻ വ്യാഖ്യാതാവായിരിക്കുന്ന അവന്റെ സ്വന്തം മതതത്വ വേദശാസ്ത്രത്തിന്റെ സെമിനാരിയിലേക്ക് നിങ്ങളെ പറഞ്ഞുവിടും. ഓ അത്ഭുതാശ്ചര്യങ്ങളുടെ കാലം കഴിഞ്ഞു, അവിടെയുള്ള ജനങ്ങളെ എനിക്ക് കിട്ടിയിട്ട്. അതെ, അതൊരു കൂട്ടം ദൈവ നിക്ഷേപികളാണെന്ന് നോക്കൂ. അവരല്ല, അവർ നിങ്ങളെ അവിടേക്ക് അയക്കുന്നു. ഓ, നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാം, ഒരു നിമിഷം ബ്രദർ ബ്രഹാം, ഇപ്പോൾ ഒരു നിമിഷം മാത്രം. അതെ, നോക്കൂ, നമുക്ക് ഒരു നിമിഷം കാത്തിരുന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പറയും, ഇനിയും നിങ്ങൾ അങ്ങനെ ആയിരിക്കേണ്ടതല്ലേ, നാം അങ്ങനെയല്ലേ ആയിരിക്കേണ്ടത്? അല്ല സാർ, അല്ല സാർ. എന്നാൽ യേശു പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവായ അവൻ വരുമ്പോൾ നോക്കൂ, അവൻ ഞാൻ ഉപദേശിച്ച ഈ കാര്യങ്ങളെ, വചനത്തെ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. അവൻ വരുവാനുള്ള കാര്യങ്ങളെയും നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെയാണ് വാസ്തവമായ ആത്മാവ് നിറഞ്ഞ സഭ ഇപ്പോൾ വചനവുമായി ചേർന്ന് നിൽക്കുന്നത്. വചനത്തെ പ്രതിബിംബിക്കുന്നു. ദൈവം ഭൂമിയിലാകുന്നു. കാണുന്നു, അവന് ഒരു മതതത്വ വേദശാസ്ത്രിയുടെയും ആവശ്യമില്ല. കാരണം അവന്റെ വചനം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല, അതിനെ സമർത്ഥിച്ചും അതിനെ തെളിയിച്ചും കൊണ്ട് അത് സത്യമാണെന്ന് അവൻ തന്നെ തന്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നു. പെന്തക്കോസ് നാളിൽ സ്വീകരിച്ചതുപോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് മെത്തോഡിസ്റ്റ് സഭ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ചെവികൊടുക്കുമോ? തീർച്ചയായും ഇല്ല. നിങ്ങൾ എങ്ങനെയും മുന്നോട്ട് പോയി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. കാണുന്നു, കാരണം കഴിഞ്ഞ രാത്രിയിൽ സ്ത്രീത്വത്തെ പറ്റി ഞാനൊരു ഒരു ബാപ്റ്റിസ്റ്റ് സേവകനുമായി ചർച്ച ചെയ്യുകയായിരുന്നു. അതൊരു സാങ്കേതിക ഭാഷ മാത്രമാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് കണ്ടുപിടിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അവിടെയുള്ള സെമിനാരിയിലെ മറ്റു സേവകൻ പറഞ്ഞു, എന്നാൽ ശ്രീമാൻ ബ്രഹാം, താങ്കൾ ജനങ്ങളെ അപ്പോസ്തലന്മാരുടെ ഉപദേശം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും അവിടെ ഉണ്ടായിരുന്ന ആ ഒന്ന് മാത്രം. പിന്നെ അവൻ ചോദിച്ചു, സാർ താങ്കൾ എവിടത്തെ സ്കൂളിലാണ് പോയിരുന്നത്? ഞാൻ പറഞ്ഞു, എന്റെ മുട്ടിന്മേൽ സഹോദര, അല്ല നോക്കൂ, അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. മതതത്വ വേദശാസ്ത്രമല്ല, മുട്ടുകുത്തി വേദശാസ്ത്രം. ഞാൻ പറഞ്ഞു, അവിടെയാണ് ഞാൻ അവനെ കണ്ടെത്തിയത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, അന്ന് പെന്തക്കോസ് നാളിൽ അവർക്ക് ലഭിച്ചതുപോലെയുള്ള പരിശുദ്ധാത്മാഭിഷേകം അത് ഇന്ന് ലഭിക്കുമെന്നാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞു, ബൈബിൾ പറയുന്നു സാർ, അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഞാൻ പറഞ്ഞു, പെന്തക്കോസ് നാളിൽ വന്നത് യേശു ക്രിസ്തുവായിരുന്നു. ഓ അതെ, അല്ല അതേ അവൻ. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, അവൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും, അത് പരിശുദ്ധാത്മാവാകുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം കൂടുതലായൊന്നും കാണുകയില്ല, എന്നെ കൂടുതലായൊന്നും കാണില്ല. എങ്കിലും ഞാൻ നിങ്ങളിലും നിങ്ങളോടൊപ്പവും ലോക അവസാനത്തോളം ഉള്ളതിനാൽ നിങ്ങളെന്നെ കാണും. ഞാൻ പറഞ്ഞു, അതെ, പെന്തക്കോസ് നാളിൽ വന്നത് അവനായിരുന്നു. അതെ സാർ, അവൻ വന്ന് അവരിൽ ജീവിച്ചു. ശ്രദ്ധിക്കൂ, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയുടെ രൂപത്തിലായി ദിവ്യത്വത്തിന്റെ ഉച്ചസ്ഥാനം എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്ന യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുടെ രൂപത്തിലായി തീർന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, മതതത്വ വേദശാസ്ത്രം, സാത്താന്റെ മതതത്വ വേദശാസ്ത്രം അവൻ ആവശ്യമുണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ ബ്രഹാം, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരാം, ഞാൻ ഈ ഒരു പ്രത്യേക സ്കൂളിൽ നിന്നും വന്നിരിക്കുന്നു, ഞങ്ങളെ പരിശീലിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാര്യപരിപാടി എപ്പോഴും കേൾക്കാറുണ്ട്. കാണുന്നു, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു, അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാഭിഷേകം ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു, ബൈബിൾ പറയുന്നത് മാളിക മുറയിൽ 120 പേർ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആരാണ് ശരി, താങ്കളോ വചനമോ? ഞാൻ പറഞ്ഞു, മാത്രമല്ല ഇനിയുമുണ്ട്. ശമര്യരെ ഉപദേശിക്കാനായി ഫിലിപ്പോസ് പോയിട്ട് അവനവരെ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല, കാരണം താക്കോലുകൾ പത്രോസിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടവൻ പത്രോസിനെ കൂട്ടിവരാനായി യെരുശലേമിലേക്ക് അയച്ചു. അവൻ വന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ പറഞ്ഞു, പിന്നീട് പത്രോസ് ഒരു ദർശനത്താൽ താക്കോലുകളുമായി കോർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോകുന്നു. പ്രവൃത്തി 10:49. അവൻ ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യ ഭാഷകൾ സംസാരിച്ചും പിന്നെ പ്രവചിച്ചും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അവർ കേട്ടു. അപ്പോൾ പത്രോസ് ചോദിച്ചു, നമുക്ക് ആരംഭത്തിൽ ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചതായി കാണുന്നു. ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം ഇവരെ വെള്ളം വിലക്കാമോ? അവനവരെ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാനും കൽപ്പിച്ചു. നാം കാണുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം എഫേസോസിന്റെ മേൽഭാഗത്തെ കടൽക്കരയിലൂടെ പൗലോസ് കടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ബാപ്റ്റിസ്റ്റുകാർക്ക് ഒരു മഹത്തായ ഉണർവ് നടക്കുന്നതായി കണ്ടു. വൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അവർ ആരാധിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 20 പേർ സംബന്ധിച്ചുകൊണ്ടിരുന്ന ആ സഭ പൗലോസ് സന്ദർശിച്ചു. അവിടെ അക്വിലാസും പ്രിസ്കുലായും യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു. ബക്കിയിലായിരുന്നിട്ട് മനം തിരിഞ്ഞ അപ്പല്ലോസ് യേശു തന്നെ ക്രിസ്തുവെന്ന് ബൈബിളിനാൾ തെളിയിക്കുകയായിരുന്നു. അവർക്ക് ഒരു വലിയ ആനന്ദമുണ്ടായിട്ട ഒരു മഹത്തായ യോഗമായിരുന്നു. പൗലോസ് കടന്നു പോകുമ്പോൾ അവൻ തിരികെ വന്നു. കർത്താവ് അവനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷമായിരുന്നു. ഒരു പിശാചിനെ പുറത്താക്കിയിരുന്നതിനാൽ, ഭാവി പറഞ്ഞിരുന്ന ഒരു പിശാചിനെ ഓടിച്ചു കളഞ്ഞതിനാലായിരുന്നു. പിന്നെ കർത്താവിന് വേലയിൽ അവൻ അതുവഴി കടന്നു പോകുമ്പോൾ അവൻ ആ യോഗത്തിൽ കേൾക്കാനായി കടന്നുപോയി. അപ്പോൾ അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു മഹാനാണ്. ശരി തന്നെ. എന്നാൽ ചോദിച്ചു, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നു എന്നവൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിർദ്ദിഷ്ട സമയത്തിനു ശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്നായിരുന്നു. അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനുവേണ്ടിയാണ് സ്നാനമേറ്റത്? ചോദ്യം അതായിരുന്നു. അവൻ പറഞ്ഞു, യേശുവിനെ സ്നാനപ്പെടുത്തിയ അതേ മനുഷ്യനാലാണ് ഞങ്ങളും സ്നാനമേറ്റത്. യോഹന്നാന്റെ സ്നാനമാണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത്. കാണുന്നോ? അവൻ പറഞ്ഞു, യോഹന്നാൻ പാപമോചനത്തിനായിട്ടല്ല, മാനസാന്തരത്തിനായിട്ട് അത്രേ സ്നാനം കഴിപ്പിച്ചു യോഹന്നാൻ. കാരണം അതുവരെയും കുഞ്ഞാട് അറക്കപ്പെട്ടിരുന്നില്ല. അവൻ പറഞ്ഞു, പരിമാനിരുന്ന യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നതിനാ വേണ്ടിയാണ് യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചത്. അവരത് കേട്ടപ്പോൾ തന്നെ അവർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈകളെ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ പ്രവചിക്കുകയും അന്യ ഭാഷകൾ സംസാരിക്കുകയും ചെയ്തു 30 വർഷങ്ങൾക്ക് ശേഷം. പിന്നെ ഞാൻ ചോദിച്ചു, ഇതിനും പുറമെ നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നോ? അവൻ പറഞ്ഞു, തീർച്ചയായും. ഞാൻ ചോദിച്ചു, പെന്തക്കോസ് നാളിൽ പത്രോസും അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആർപ്പെടുകയായിരുന്നു. ഈ ശബ്ദം വിദൂരതയെല്ലാം എത്തിയപ്പോൾ അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണ്ടു? പത്രോസ് പറഞ്ഞു, മനന്തിരിയുവൻ, പാപമോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെപ്പിൻ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായവർക്കുള്ളതല്ലോ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ വചനത്തിനൊരു നാളും നീക്കം വരികയില്ല. പെന്തക്കോസ്തുകളായ നിങ്ങൾ മെത്തഡിസ്റ്റിനോ ബാപ്റ്റിസ്റ്റിനോ അതല്ല പ്രസ്ബിറ്റേറിയനോ ഒരു ശ്രദ്ധയും കൊടുക്കരുത്. അത് ഓരോ തലമുറയ്ക്ക് വേണ്ടിയുമാകുന്നു. നിങ്ങൾ അറിയുന്നു, നോക്കൂ, അതിലേക്ക് സമ്മർദ്ദമിട്ടുകൊണ്ടിരിക്കണം. തീർച്ചയായും ഇപ്പോൾ അവിടെ തന്നെ സമ്മർദ്ദമിട്ടുകൊണ്ടിരുന്നു കളയരുത്. നോക്കൂ, തുടർന്നും സമ്മർദ്ദമിട്ടുകൊണ്ടിരിക്കണം. അവിടെയാണ് മെത്തഡിസ്റ്റുകൾ അവരുടെ തെറ്റ് ചെയ്തത്. അവർ വിശുദ്ധീകരണത്തിലേക്ക് സമ്മർദ്ദമിട്ടു, അവിടെ നിർത്തിക്കളഞ്ഞു. ലൂഥറൻകാർ നീതീകരണത്തിലേക്ക് സമ്മർദ്ദമിട്ടുകൊണ്ടിരുന്നിട്ട് നിർത്തിക്കളഞ്ഞു. നോക്കൂ, അതിനുശേഷം അത് സംഘടനയായി. അത് അവിടെ മരിച്ചുപോയി. അതതിന്റെ അവസാനമായിരുന്നു. അതിന്റെ എല്ലാം അതായിരുന്നു. നാം വേഗത്തിലാക്കുമ്പോൾ അവസാനത്തോളം ശ്രദ്ധയോടിരിക്കൂ. സത്യത്തിന്റെ ആത്മ വരുമ്പോഴോ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും സകലതും അവൻ നിങ്ങളെ ഉപദേശിക്കും. ഓ എന്റെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. വരുവാനുള്ള കാര്യങ്ങളെ അവൻ നിങ്ങൾ കാണിച്ചുതരും. അവൻ ഓരോ വചനത്തെയും സമർത്ഥിക്കുകയും അടയാളങ്ങൾ പിന്തുടർന്നുകൊണ്ട് വചനത്തെ തീർച്ചയാക്കുകയും ചെയ്യും. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകലതും ദൈവം അത് ബൈബിളിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിങ്ങൾ സകല മതവിശ്വാസങ്ങളിലും അങ്ങനെ ഉള്ളവരെന്നും നിങ്ങളെ വിടുവിച്ച് വചനത്തിൽ പിടുത്തമിട്ടാൽ ദൈവം തന്റെ വചനത്തെ കാക്കാനായി കടമപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവരിത് ചെയ്തപ്പോൾ വചനം തന്നെത്താൻ സമർത്ഥിച്ചു കാണിച്ചു. അതെ, അത്ഭുതാച്ചരണ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ അവൻ ആരുടെയും ആവശ്യമില്ല. ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, അത്ഭുതാച്ചരങ്ങളുടെ ദിനങ്ങൾ കഴിഞ്ഞുപോയെന്ന് പറയാനാകുന്ന ആ മനുഷ്യനാരാണ്? ഹാലലൂയ. ഒരിക്കൽ ഞാൻ 3 മിനിറ്റ് മാത്രം ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ട് എന്നെ കിടത്തിയിരുന്നു. ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. എന്തെങ്കിലും വ്യത്യസ്തമായി അവർക്കെന്നോട് എങ്ങനെ പറയാനാകും? ഒരിക്കൽ ശീതോഷ്ണവാനായ വിശ്വാസിയായിരുന്നു, ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിനൊരു വ്യാഖ്യാതാവിന്റെയും ആവശ്യമില്ല, സ്വയം ആത്മാവ് തന്നെ അത് വചനമാകുന്നു, അത് സത്യമാണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അതിനെടുക്കാൻ ധൈര്യപ്പെട്ടാൽ അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവുന്നു. ഒരിക്കൽ അവനെ പരിശോധിച്ചു നോക്കി, അത് ശരിയല്ലേ നോക്കൂ. മറ്റാരെന്തു പറഞ്ഞാലും ശ്രദ്ധിക്കരുത്, ദൈവം പറയുന്നതിനെ ചെയ്യുക. അതെ, നിങ്ങൾ പറയും ഞാൻ ഇത് ചെയ്യുന്നു. അതെ, മറ്റേ വചനത്തെ പറ്റി സകല വചനം കൊണ്ടും എന്താണ്? ഒരു വാക്ക് ആ ചങ്ങല മുറിച്ചു കളയും. ആ ചങ്ങലമേൽ അവിടെ സഭകളെപ്പോഴും പരാജയപ്പെടുന്നു. അവർ അതിനെ സംഘടനയാക്കി കാര്യങ്ങളെ ഒരുമിച്ചുകൊണ്ട് വരികയും വലിയ ഒരു സംഘടനാ സഭയാക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ മനുഷ്യർ ഒരുമിച്ചുകൂടി വരുമ്പോൾ വിശുദ്ധ പിതാവ് ഇന്നയാൾ, ഡോക്ടർ ബിഷപ്പ് ഇന്നയാൾ, നിങ്ങൾക്കുള്ള 1-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അവിടെയാണ് നിങ്ങൾ അവിടെ തന്നെ മരിച്ചു പോകുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ അല്പനിമിഷത്തിനുള്ളിൽ ഞങ്ങളത് പ്രകൃതിയാലും വചനത്താലും തെളിയിക്കും. ശരി, ഓർമ്മയിൽ കൊണ്ടുവരും. അവൻ ഓരോ വചനവും സമർത്ഥിച്ചു കാണിക്കുന്നു. നാം അതിനാൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, അതിനാൽ ജീവിക്കുന്നു. മനുഷ്യൻ സകല വചനം കൊണ്ട് ജീവിക്കുന്നു, സമർത്ഥിച്ചു കാണിച്ച ഓരോ വചനത്താലും. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരെ പിൻപറ്റും. അതിന്മേലൊരു പിടുത്തമിടുക, ദൈവം അത് സമർത്ഥിക്കുന്നു. അതായത് അതാണ് സത്യം. എവിടെ യമനാരികളും മതതത്വ വേദശാസ്ത്രവും സാത്താനാൽ പ്രചോദിക്കപ്പെട്ടുകൊണ്ട് പറയും, നിങ്ങൾക്ക് അതിൽ ആശ്രയിക്കാനാകില്ല, അത് അപ്പോസ്തലന്മാർക്കുള്ളതായിരുന്നു, ആ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു കാര്യമേയില്ല. അന്ന് സുവിശേഷം തെളിയിക്കാനായിട്ട് അത് അപ്പോസ്തലന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതാണ് ഇന്ന് നാം ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിച്ചിരുന്നതിനേക്കാൾ നല്ല ഉപദേശം അന്നവർക്കുണ്ടായിരുന്നു. സൻഹദ്രണ്ട് ഉൾപ്പെട്ടിട്ട് ഉറകിൽ നിന്നും അവരുടെ അപ്പൂപ്പന്റെ 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 വല്യപ്പൂപ്പൻ പുരോഹിതന്മാരായിരുന്നു. ഏത് സഭയ്ക്ക് അങ്ങനെ വരാൻ കഴിയുമെന്ന് എന്നോട് പറയുവിൻ. ആ ചുരുളിലെ അതിലുള്ള ഒരു വചനത്തെ കുടലചിത്തനായോ അതല്ല മറ്റെന്തെങ്കിലും വിധത്തിൽ പറഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. അവർക്കതുമായി വളരെ കൃത്യമായിട്ട് നിൽക്കേണ്ടിയിരുന്നു. എന്നാൽ ജീവൻ അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ശരിക്കുമുള്ള വചനത്തിന് വിത്ത് അവർ അത് കാണുന്നതിൽ പരാജയപ്പെട്ടു. ആ കാരണത്താലാണ് അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് സാത്താന്റെ ജോലിക്കാരെന്ന് വിളിച്ചിരുന്നത്. നോക്കൂ, പരിശുദ്ധാത്മാവ് ഈ ദിവസത്തിലേക്കുള്ളതല്ല എന്നൊരു സെമിനാരി വിദ്യാർത്ഥി നിങ്ങളോട് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനത്തെ പ്രതിബിംബിക്കുന്നില്ല. ഈ കാര്യങ്ങളും ദിവ്യ രോഗസൗഖ്യവും മറ്റും അത് മറ്റൊരു ദിവസത്തേക്കുള്ളതാണ്. നോക്കൂ, അത് ദൈവത്തിൽ നിന്നുള്ള പ്രതിബിംബമല്ല, അതൊരു മതവിശ്വാസത്തിന്റെ പ്രതിബിംബമാണ്. അത് ബൈബിളിന് വെളിയിലുള്ള ഉപദേശത്തിൽ നിന്നും വന്ന ഒരു പ്രതിബിംബമാണ്. എബ്രായർ 13 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിശുദ്ധ യോഹന്നാൻ 14:12 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. ഇപ്പോൾ അവിടെ നിങ്ങൾ ആ വാക്കെടുക്കാൻ പോകുന്നത് എങ്ങനെയാണ്? അതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എങ്ങനെ കൂട്ടിച്ചേർക്കാനാകും? നിങ്ങൾ ജീവന്റെ ആ ചങ്ങലയെ മുറിച്ചു കളയുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നു. അപ്പം, ആ അപ്പത്താൽ നിത്യമായി ജീവിക്കുന്നു. ജഡീകമായി അവൻ ഈ അപ്പത്താൽ ജീവിക്കുന്നു. അതാണ് ആ രണ്ടപ്പങ്ങളും. പരിശുദ്ധാത്മാവ്, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ്, അത് പരിശുദ്ധാത്മാവാണെങ്കിൽ ദൈവത്തിന്റെ ഓരോ വചനത്തിനും ആമേൻ പറയുന്നു. ഞാൻ നിങ്ങളോടിപ്പോൾ ചിലത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതൊരു നുള്ളുന്ന ഭാഗമാണ്. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മ എനിക്ക് ആവണക്കണ്ണതരുമായിരുന്നു. ആ വീർപ്പ് മുട്ടിക്കുന്ന വസ്തുവിന്റെ നാറ്റത്തിനടുത്ത് പോലും എനിക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു. കാണുന്നോ, ഞങ്ങൾ ദാരിദ്ര്യത്താൽ വളർന്നു. അമ്മ ഇറച്ചിയുടെ തോലിനെ തിളപ്പിച്ചിട്ട് അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിരുന്നു. അതെടുക്കുന്നതിനായി ഞങ്ങൾ താഴേക്ക് പോയി. ഗുഡ്വിൻ എന്ന് പേരോടുകൂടി ഒരു പ്രായമേറിയ സഹോദരിക്ക് അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവൾ അവിടെ മൃഗത്തിന്റെ തുടയിറച്ചിയും അങ്ങനെയുള്ളയും മറ്റും വേവിച്ചിട്ട് അതിൽ നിന്നും അവ ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാനായി അതിൽ നിന്നും കിട്ടുന്ന കൊഴുപ്പിൽ നിന്നും ഞങ്ങളുടെ ധാന്യത്തിന്റെ അപ്പം ഉണ്ടാക്കിയിരുന്നു. കൂടാതെ ഞങ്ങളുടെ ആഹാരം വളരെ മോശമായിരുന്നു. ഞങ്ങൾക്ക് പോഷകാഹാരക്കുറവും പകർച്ചവ്യാധികളും അങ്ങനെയും മറ്റുമുണ്ടായിരുന്നതിനാൽ ഒരതിശയവുമില്ല. എന്നാൽ അങ്ങനെയായിട്ടും അമ്മ ഓരോ ശനിയാഴ്ച രാത്രിയും ഞങ്ങൾക്ക് ശരിയായ ഭക്ഷണം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ ഒരു മാത്ര ആവണക്കണ്ണ തന്നിരുന്നു. അപ്പോൾ ഞാൻ എന്റെ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലവിളിക്കും. ഞാൻ പറയും, മോം, അതെന്നെ അസ്വസ്ഥനാക്കുന്നു. അവൾ പറയും, അത് നിന്നെ അസ്വസ്ഥനാക്കിയില്ലെങ്കിൽ അത് നിനക്ക് ഒരു ഗുണവും ചെയ്യില്ല. അങ്ങനെ അതിനാൽ അതൊരു പക്ഷേ ഈ രീതിയിലും പ്രവർത്തിച്ചിരിക്കാനിടയുണ്ട്. ഇപ്പോൾ എങ്ങനെ? ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പുരുഷനോ ഒരു സ്ത്രീയോ, അത് വചനമാണ്, അത് ശരിയല്ലേ? പരിശുദ്ധാത്മാവിന്റെ ശരീരഭാഗം ആയിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കാലത്തിലെ വചനത്തിലെ പ്രതിബിംബിക്കാനായി നിങ്ങളെ അവനവന്റെ ഒരു ഭാഗമാക്കിയിരിക്കുമ്പോൾ അവൻ എഴുതിയിരിക്കുന്ന വചനത്തെ നിങ്ങൾക്കെങ്ങനെ നിരസിക്കാനാകുന്നു? നിങ്ങളത്ര നല്ലവനാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ആഫ്രിക്കയിലെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ഹോട്ടൻ ടൈറ്റുകാരുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള മഞ്ഞയും തവിട്ട് നിറത്തോടുകൂടിയ ഒരു കൂട്ടർ ജീവിതം ക്രിസ്ത്യാനികൾക്ക് തൊടാൻ പോലും സാധിക്കില്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചതരാനാകും. അവർ വ്യഭിചാരത്താൽ പിടിപെട്ടാൽ ഒരു സ്ത്രീയെ, ഒരു ചെറുപ്പക്കാരി സ്ത്രീയെ, അവളുടെ വിവാഹത്തിന് മുമ്പ് അവളുടെ കന്യകാത്വത്തെ പരിശോധിക്കുന്നു. അവൾ കുറ്റക്കാരിയെന്ന് കണ്ടാൽ അത് ഏത് പുരുഷൻ ചെയ്തെന്ന് അവൾ പറയേണ്ടതുണ്ട്. പിന്നെ അവർ രണ്ടുപേരെയും ഒരുമിച്ച് കൊന്നുകളയും. അങ്ങനെ അമേരിക്കൻ ഐക്യനാട്ടിൽ ചെയ്തിരുന്നെങ്കിലോ ശവശരീരങ്ങളെല്ലാം ആറടക്കം ചെയ്യുമായിരുന്നു. കാണുന്നു, അങ്ങനെ അവിടെയാണ്. നിങ്ങൾ നോക്കൂ, അവർ വിഗ്രഹാരാധികളാണ്. അവരുടെ സദാചാരം നോക്കൂ നോക്കൂ. അതിനാൽ നിങ്ങൾക്ക് അതുമൂലം പരിശോധിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യക്കാരായ സഹോദരന് ഇപ്പോഴത് നിങ്ങളോട് പറയാനാകും. നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നാലും വളരെ നല്ല ഒരു ജീവിതം മുഹമ്മദിയർ ജീവിക്കുന്നു. എന്നാൽ എന്താണത്? ആ പരീക്ഷ നിങ്ങൾക്ക് തരുന്നതോ വചനമാണ്. പരീശന്മാർ യേശുവിനേക്കാൾ ഇരട്ടി താഴ്മയുള്ളവരായിരുന്നു. അവൻ ചുറ്റിനും പോയി അവരുടെ പള്ളികളെയെല്ലാം വലിച്ചു കീറി അവരെ അടിച്ചു പുറത്താക്കി. അങ്ങനെയുള്ളതെല്ലാം ചെയ്തുകൊണ്ട് അവരെ എറിഞ്ഞുകൊണ്ടിരുന്നു. ഈ ദൈവീകനായ പുരോഹിതൻ നിങ്ങൾക്കറിയാം. എന്തെന്നാൽ ആരായാലും ഇന്നു രാവിലെ നേരം എനിക്ക് അവനെതിരായി ഒരു യോഗമുണ്ടായിരുന്നാൽ ഞാൻ ചോദിക്കും, നീ രോഗിയായിരുന്നപ്പോൾ നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചതാരാണ്? ആ ദൈവീകനായ പുരോഹിതൻ. നിന്റെ പാപ്പായുടെ ധാന്യമെല്ലാം നശിച്ചു പോയപ്പോൾ അവന് പണം കൊടുത്തതാരാണ്? ആ ദൈവീകനായ പുരോഹിതൻ. ഒരു ജീവിത സേവയ്ക്കായി നിന്നെ ദൈവത്തിന് സമർപ്പിച്ചതാരാണ്? ആ ദൈവീകനായ പുരോഹിതൻ. നീ ജയിലിൽ കിടന്നപ്പോൾ നിന്നെ വന്ന് സന്ദർശിച്ചത് അതാരായിരുന്നു? ആ ദൈവീകനായ പുരോഹിതൻ. യേശു എന്ന് വിളിക്കുന്ന ഈ ചെറുപ്പക്കാരനായ വിശ്വാസഘാതകൻ അവൻ ചെയ്തെന്താണ്? നിങ്ങളുടെ ഇടയനെ ഒരു സർപ്പമെന്ന് വിളിക്കുന്നു. കാണുന്നു, നോക്കൂ, അത് ഫലങ്ങളാലല്ല, അത് വചനത്താലാകുന്നു. മനുഷ്യൻ ജീവിക്കുന്നത് ഫലങ്ങളാൽ മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടുമാകുന്നു. ആ വചനം അവനായിരുന്നു. അവരത് കാണുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതായിരുന്നു അവന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. അവരത് കണ്ടില്ല, കാരണം അവരത് കാണാനായി നിയോഗിക്കപ്പെട്ടിരുന്നില്ല. പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. ആ പാവം പിടിച്ച യഹൂദന്മാരെ നോക്കൂ, അവരുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടിരുന്നു. അവനത് ചെയ്തിരുന്നു. തീർച്ചയാണ്, സ്വയം അവൻ തന്നെ അവരുടെ കണ്ണുകളെ കുരുടാക്കിയിരുന്നു. അതിനെ കുരുടാക്കുക എന്നത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിലേക്ക് ദൈവം നിങ്ങൾക്ക് ഏത് വിധത്തിലെ കാഴ്ചയാണ് നൽകിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഇപ്പോൾ അവൻ ഈ വചനമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് അവൻ പരീക്ഷിക്കപ്പെട്ടു. യേശു പരീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ നാം ഇതിലൂടെ കടക്കാൻ പോവുകയാണ്. നോക്കൂ, അതെ, ഇത് മറ്റൊരു കാലത്തിലേക്കുള്ളതായിരുന്നു എന്നാരെങ്കിലും പറയുമ്പോൾ അത് ആ വചനത്തെ പ്രതിബിംബിക്കുന്നില്ല. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന് എങ്ങനെ പറയാനാകും? എനിക്ക് നിങ്ങളെ ഒരല്പം ഒന്ന് വേദനിപ്പിക്കാമോ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും നിങ്ങൾ എന്നെ മേൽ ശോഭിക്കില്ലല്ലോ. നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥമാക്കുന്നു. തലമുടി കുറുക്കി വെട്ടിയിരിക്കുന്ന സ്ത്രീകൾ എന്നോട് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു പറയുന്നു. ഒരു വചനം. ഓ, ഞാൻ അന്യഭാഷകൾ സംസാരിച്ചു, അതിന് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ദുർമന്ത്രവാദിനികൾ അന്യഭാഷ സംസാരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ആത്മാവിൽ ആർത്തു വിളിക്കുന്നതും ആത്മാവ് നൃത്തമാടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പുരുഷന്മാർ ഭവനത്തിന്റെ തലവന്മാരാണെന്ന് പറയുകയും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നിക്കറുകൾ ധരിക്കാനും അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തുടർന്നും ചെയ്യുവാനും അനുവദിക്കുന്നു. പിന്നെയും നിങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത് എങ്ങനെ? അങ്ങനെയുള്ള ഒരു കാര്യത്തിനെതിരായി നിലകൊണ്ടുകൊണ്ട് അതിനെതിരായി സംസാരിക്കാതെ ഇടയന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ അഭിമുഖീകരിക്കാനാകുന്നു? നിങ്ങൾക്ക് അവരെ അങ്ങനെ ചെയ്യിപ്പിച്ചുകൂടാ. എന്നാൽ നിങ്ങൾക്കങ്ങനെ പ്രസംഗിക്കാനായി കിട്ടിയാൽ പിന്നെ നിങ്ങൾ വളരെ കാലം സെമിനാരിയോടോ ആ കൂട്ടറോടൊപ്പമോ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം മറ്റെവിടെ നിന്നെങ്കിലും എടുക്കേണ്ടി വരും. കർത്താവിന് ഇഷ്ടമെങ്കിൽ നാം ഒരു നിമിഷത്തിനുള്ളിൽ അതിലേക്ക് കടക്കുന്നതാണ്. കാണുന്നു, എന്നാൽ അവിടെയാണ് നിങ്ങൾ ചെയ്തതല്ല, നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതാണ് കാര്യം. നിങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് നദിയിലൂടെ താഴേക്ക് ഒഴുകുമ്പോൾ നിങ്ങൾ മുങ്ങാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനൊരു പാവപ്പെട്ട വ്യക്തിയായിരുന്നാലും പറയും, അതേ, ഒരു നല്ല വ്യക്തിയായിരിക്കാം തേനെ. നീ അവരെ മുന്നറിയിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാണ്. അവരോട് പറയൂ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിളിലെ ഓരോ കഥാപാത്രങ്ങളുമായി എന്നെ തിരിച്ചറിയിച്ചിരിക്കണം. നോഹയുടെ സമയത്ത് അവൻ ജനങ്ങളെ മുന്നറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവനോടൊപ്പം നിന്ന് പ്രസംഗിക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. ഒറ്റയ്ക്ക് അവനോടൊപ്പം കർമേൽ പർവ്വത് നിന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കേണ്ടതുണ്ട്. ഞാൻ കാൽവരിയിൽ അവനോടൊപ്പം നിന്ന് എന്റെ സ്വന്തം ചിന്തകളെയും എന്നെയും ക്രൂശിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ സകലത്തിന്റെയും മേൽ ജയോത്സവം ആടിക്കൊണ്ട് ഈസ്റ്റർ പ്രഭാതത്തിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് വരും. ലോകത്തിന്റെ സകല ജടീക സുഖാസക്തിയുടെയും മേൽ അതിന്മേൽ എഴുന്നേറ്റ് അവനോടൊപ്പം ഉയർക്കും. ശ്രദ്ധിക്കൂ, അതിപ്പോൾ വചനത്തെ പ്രതിബിംബിക്കുന്നില്ല, ഇല്ല അത് അതിനെ സമർത്ഥിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ സ്വയം ദൈവം തന്നെ അവനത് യേശുവിൽ സമർത്ഥിച്ചതുപോലെ സമർത്ഥിച്ച് കാണിക്കും. വചന അപ്പം വന്നാൽ എപ്പോഴും ആഹാരമായി ഭക്ഷിക്കണമെന്നാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ഈ അപ്പത്തെ പോലെ ഓരോ വചനം കൊണ്ടുമാകുന്നു. അതുകൊണ്ട് വചനപ്പം അതാണ്, അതിനെ മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളുക. ഇതാണ് ഈ അപ്പം. അത് സഭ ഓരോ കാലത്തും ആഹാരമായി ഭക്ഷിക്കണം. അതൊരു മറഞ്ഞിരുന്ന മന്നയായി ജയം പ്രാപിക്കുന്നവർക്ക് മാത്രമാകുന്നു. വെളിപ്പാടങ്ങനെ പറയുന്നു. ഇപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെ മുഴുവൻ വിഭജിച്ചു പറയാൻ സമയമില്ല. കാരണം ഞാൻ ചിലപ്പോൾ അടുത്ത 30 മിനിറ്റുകൾ കൂടെ എടുത്തുനിന്ന് വരാം. എന്നാൽ നോക്കൂ, ആ വിശുദ്ധ മന്ന സ്വർഗത്തിൽ നിന്നും വീണപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു മാതൃകയായിരുന്നു. നിങ്ങൾ അതിനോട് യോജിക്കും. മോശയോട് പുറത്തേക്ക് പോയി അതിൽ നിന്നും ഒരിടം കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് അതിവിശുദ്ധ സ്ഥലത്ത് വെക്കാൻ ദൈവം പറഞ്ഞു. കാരണം അവർ അതിനെ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചില്ലായിരുന്നു എങ്കിൽ അതിൽ കീടം ബാധിക്കുമായിരുന്നു. അത് ശരിയല്ലേ? അതിൽ കൃമികൾ പിടിപെടുമായിരുന്നു. ഇപ്പോൾ അവൻ പറഞ്ഞു, ഈ ഇടങ്ങഴിയെ ഓരോ തലമുറയ്ക്ക് വേണ്ടിയും അതിനെ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക. അത് കഴിഞ്ഞു വരാനിരുന്ന പൗരോഹിത്യത്തിന് വേണ്ടിയായിരുന്നു. ഒരു മനുഷ്യൻ ഒരു പുരോഹിതനായി തീരുമ്പോൾ, വചനത്തെ സേവിക്കാനായി പോകുമ്പോൾ, അവൻ അതിനായി നിയമിക്കപ്പെട്ട ശേഷം ആദ്യമായി ചെയ്യേണ്ട കാര്യം അകത്തേക്ക് പോയി ആ പ്രഥമ മന്നയിൽ നിന്നും ഒരു കൈ നിറയെ വാരി അതിനെ തിന്നണം. അത് പുതിയ സഭാകാലത്തിൽ അവന്റെ കൈയിലായി വെളിച്ചത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ വെളിച്ചത്തെ മന്നയെ പ്രതിബിംബിക്കുന്നു എന്നതാണ്. സമ്പൂർണമായി ജയം പ്രാപിച്ച മനുഷ്യൻ വചനമല്ലാത്ത മറ്റെല്ലാ വശത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് വാസ്തവമായും ആയിരിക്കുന്ന മനുഷ്യന് വചനം ആ മന്നയാകുന്നു. ഓ എന്റെ, അത് യേശുവാണ്. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണം. ജയം പ്രാപിക്കുന്നവനെ മറിഞ്ഞിരിക്കുന്ന മന്നതാണ്. ഓ, അത് അതിനെ പിൻപറ്റിക്കൊണ്ട് വരാനിരുന്ന ഓരോ പൗരോഹിത്യക്കാർക്കും ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. വളരെ മുമ്പ് മതതത്വ വേദശാസ്ത്രത്തിന്റെ പള്ളിക്കൂടങ്ങൾ ഈ അനുഗ്രഹീതമായ കാര്യത്തെ പച്ചക്കറിയോ ഇറച്ചിയോ കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള സൂപ്പിന് വേണ്ടി ഒരു കൂട്ടർക്ക് വേണ്ടി വെച്ചു മാറ്റിക്കളഞ്ഞു. അത് കൃത്യമായും ശരിയാണ്. അതെ സർ, ഏശാവ് ചെയ്തതുപോലെ. ഇപ്പോൾ ഏശാവ് ധാർമ്മികമായും യാക്കോബിനേക്കാൾ വളരെ നല്ലവനായിരുന്നു. എന്നാൽ അവൻ തന്റെ ജന്മാവകാശത്തെ ബഹുമാനിച്ചിരുന്നില്ല. അത് വചനമായിരുന്നു. എത്ര പേർക്കതറിയാം? ജന്മാവകാശങ്ങൾ വചനമാകുന്നു. വാഗ്ദത്തം, ആദ്യപുത്രൻ. എന്നാൽ അവനൊരു നല്ല മനുഷ്യനായിരുന്നു, സന്മാർഗികൻ. ഇങ്ങനെ ഓ ഇന്നത്തെ നാമധേയ ക്രിസ്ത്യാനിയെ പോലെ ഒരു നല്ല മനുഷ്യൻ. അവൻ കളവ് ചെയ്തിരുന്നില്ല, അവൻ മോഷ്ടിച്ചിരുന്നില്ല. അവൻ തന്റെ ഡാഡിന് ഒരു നല്ലവനായിരുന്നു. അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവന്റെ ജന്മാവകാശങ്ങൾ അവൻ പറഞ്ഞു, ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല. എന്ത് വ്യത്യാസമാണ് അതുണ്ടാക്കാൻ പോകുന്നത്? എങ്ങനെയും ഞാൻ ഒരു ഇസ്രായേലിനാകുന്നു. നോക്കൂ, എങ്ങനെയും ഞാൻ അതിൽപ്പെട്ടിരിക്കുന്നു. നോക്കൂ, എന്നാൽ അത് അവന്റെ ജന്മാവകാശത്തെ കണക്കാക്കിയിരുന്നു. അവൻ പ്രാകൃതമായി മുഴുവനും ശരിയായിരുന്നു. എന്നാൽ അവന്റെ ആത്മീയമായതെല്ലാം തെറ്റായിരുന്നു. അങ്ങനെ തന്നെ ഇന്നുമായിട്ട് പച്ചക്കറിയോ ഇറച്ചിയോ കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള സൂപ്പ് അവയിൽ ഓരോന്നിലും കുറച്ച് സഭയും ലോകവും ഇടകലർന്നിരിക്കുന്നു. സഭയിൽ ബിംഗോ പാർട്ടികളും ഡാൻസുകളും എല്ലാ വിധത്തിലുള്ളതുമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. മുടി നീളം കുറച്ചു മുറിച്ച സ്ത്രീകൾ, നിക്കറുകൾ ധരിച്ചിരിക്കുന്നവർ. അതെ, നിങ്ങൾ പറയും, പ്രതിബണഹാം, ആ ചെറിയ കാര്യത്തിൽ എന്തുണ്ട്? അത് ലോകത്തിലുള്ള ഒന്നാണ്. കാരണം സ്ത്രീകൾ അവരുടെ മുടി മുറിക്കുന്നത് തെറ്റാണെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയാണ്. അവൾ അത് ചെയ്യുന്നെങ്കിൽ അവൾ അകത്തെ കടക്കുന്നെങ്ങനെ? കാണുന്നോ? അത് ചോദിക്കൂ. ഏതൊരു പ്രാസംഗികനും വചനം അങ്ങനെ പറയുന്നു എന്ന് നിങ്ങളോട് പറയും. നോക്കൂ, അവൾ അവളുടെ തലയെ അപമാനിക്കുന്നു. അവൾ അവളുടെ ഭർത്താവിനെ അപമാനിക്കുന്നു. അവളെ വിവാഹമോചനം നടത്തേണ്ടതാണ്. അത് കൃത്യമായും ശരിയാണ്. കാരണം തന്റെ മുടി കത്തിരിക്കുന്നവൾ ക്ഷൗരം. അവൾ തന്റെ മുടി ക്ഷൗരം ചെയ്തു കളയട്ടെ. നോക്കൂ, അതിലൂടെ അത് കാണിക്കുന്നത് അതാണ്. മുടി നീളം കുറച്ചു മുറിക്കലല്ല, ദൈവം ആ വിധത്തിൽ അത് ആഗ്രഹിക്കുന്നില്ല. അത് രണ്ടിനുമിടയിലുള്ള പുരുഷോപചാര പദമാകുന്നു. അതുമായി വിഡ്ഢിത്തം കാട്ടരുത്. ഒന്നുകിൽ അതിനെ മുഴുവനും ക്ഷൗരം ചെയ്യുക, അല്ലെങ്കിൽ അത് വളരാൻ അനുവദിക്കുക. അതാണ് ദൈവം പറയുന്നത്. നിങ്ങളത് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് സത്യമാണെന്ന് ഏതൊരു സുവിശേഷ പ്രാസംഗികനും അറിയാം. കാണുന്നോ? കൊള്ളാം. അതിനെ അങ്ങനെ പോകാൻ അനുവദിച്ചിട്ട് മറ്റുള്ളവയെല്ലാം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ എന്ത് നന്മയുണ്ട്? എന്താണ്? മറ്റുള്ള സഭകളെ പോലെ അല്പമൊന്ന് പെരുമാറാൻ ശ്രമിച്ചിട്ട് അതിലേക്ക് ലോകത്തിലെ ഒരു ചെറിയ ശൈലിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവിടെയാണ് കൃത്യമായി ഇസ്രായേലും വിഷമതയിലാകപ്പെട്ടത്. അവിടെയാണ് അവർ മരിച്ചുപോയത്. അവിടെയാണ് ആദാം വിഷമതയിലാകപ്പെട്ടത്. അവിടെയാണ് മറ്റുള്ള എല്ലാവരും വിഷമതയിലാകപ്പെട്ടത്. വെറും ഒരു വചനം, അത് മാത്രമേ അതെടുക്കുന്നുള്ളൂ. വെറും ഒരംശം മാത്രം, പച്ചക്കറിയോ ഇറച്ചിയോ കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള സൂപ്പ് ലോകവുമായി ഇടകലർത്തി. ലോകത്തിന് ചിലത്, ഹോളിവുഡിന് ചിലത്, സഭയുടെ ചിലത്, മതതത്വ വേദശാസ്ത്ര ചിലത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നോക്കൂ, സാത്താൻ ഇവിടെ പരാജയപ്പെട്ടാൽ പിന്നെ നിങ്ങൾ വചനത്തെ അവിശ്വസിക്കണം എന്നവൻ രണ്ടാമത്തെ ഉപായമെടുക്കുന്നു. അവൻ സെമിനാരിയിലേക്ക് പോകുക ഒരു ഉപായമായി അവൻ അടുത്തതിൽ ശ്രമിച്ചു നോക്കുന്നു. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വശത്ത് അടുത്ത വെറും 5 നിമിഷങ്ങൾ ഇരിക്കൂ. പിന്നെ അവൻ നിങ്ങൾക്ക് ഒരു അലൗകികമായ നിർദ്ദേശം തരുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്കെല്ലാം തിരികെ വരുന്നതാണ്. അവൻ ചെയ്യുന്നു, നോക്കൂ. അവന് നിങ്ങളെ വചനത്തിൽ നിന്നും പ്രലോഭിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇല്ല, ഞാൻ വചനത്തോട് നിലകൊള്ളാൻ പോകുന്നു. പിന്നെ അവൻ നിങ്ങൾക്കൊരു പ്രകൃത്യാതീതമായ നിർദ്ദേശം തരുന്നു. അവൻ പറയും, എന്താണ്? ഞാൻ നിന്നോട് പറയാം, നീ ഇവിടെ കയറി മന്ദിരത്തിന്റെ മുകളിൽ നിന്ന് ചാടുക, പിന്നെ തിരികെ കൊണ്ടുവരിക. നോക്കൂ, പ്രകൃത്യാതീതമായത് നിനക്ക് ചെയ്യാനാകും എന്ന് നീ ജനങ്ങളെ കാണിക്കണം. കുട്ടി, അവൻ അവിടെ നിങ്ങളെ കെട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇതാണത്. നിങ്ങൾ അവസാനത്തെത്തുമ്പോൾ എവിടെ നിന്നാണ് ഈ പ്രലോഭനം വരുന്നതെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് കിട്ടി എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ അവൻ ആരെയെങ്കിലും എടുത്ത് അന്യഭാഷയിലൂടെ സംസാരിപ്പിച്ചെന്ന് വരാം. കാണുന്നു? അതല്ല, അത് വചനവുമായി ചേർന്നു പോകുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കൊണ്ട് പ്രവചിപ്പിച്ചു എന്ന് വരാം. കിഴക്കും പടിഞ്ഞാറും എതിർദിശയിലായിരിക്കുന്നത് പോലെ അത് വചനത്തിന് വിപരീതമായിരുന്നിട്ടും ജനങ്ങൾ എഴുന്നേറ്റെന്ന് പ്രവചിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാണുന്നു? അത് നിങ്ങൾ ജീവിച്ചു പോരുന്ന വചനത്താലാകുന്നു. അങ്ങനെയുള്ള പ്രകൃത്യാതീതമായ ദാനങ്ങൾ ഒരുപിടി ആളുകൾക്ക് സാത്താൻ കൈമാറുന്നു. തീർച്ചയായും അതൊരു കാര്യവും അർത്ഥമാക്കുന്നില്ല. യേശു പറഞ്ഞിട്ടില്ലേ, അന്നാളിൽ അനേകർ എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടില്ലേ? നിന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ വീര്യപ്രവൃത്തികൾ ചെയ്തു, സംഘടനയിൽ ഞാൻ ഒരു മഹാനായ വ്യക്തിയായിരുന്നു, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ലേ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്നവൻ പറയും. എന്താണ് അധർമ്മം? നിങ്ങളുടെ ഹൃദയത്തിൽ അത് ശരിയാണെന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അതിന് സമ്മതിക്കുന്നെങ്കിലും അത് ചെയ്യാത്തതാകുന്നു. ഒരു പ്രത്യേക കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യുന്നില്ല, അതാണ് അധർമ്മം. ദാവീദ് പറഞ്ഞു, ഞാനെന്റെ ഹൃദയത്തിൽ അധർമ്മം മറച്ചു വച്ചിരുന്നെങ്കിൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. അത് സത്യമല്ലേ? അത് ബൈബിളല്ലേ? ഇപ്പോൾ നിങ്ങൾ അതിൽ കോപിക്കലും തീർച്ചയാണ്. നോക്കൂ, യേശു അത് പറഞ്ഞിരിക്കുന്നു. അന്നാളിൽ അനേകർ വന്ന് പറയും, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. ആദാം ചെയ്തതുപോലെ തന്നെ ആദാം പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു. എന്നാൽ ഒരു വചനം നോക്കൂ, ഒരു വചനം അത് ചെയ്തു. അത് സംഭവിക്കാൻ അത് മാത്രം മതി. ഒരു വചനത്തോട് അനുസരണക്കേട് കാട്ടി. അതേ പ്രവചനം വചനത്തിന് വിപരീതമായിരുന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഇപ്പോൾ അവന് ലഭിച്ച ഈ പ്രകൃത്യാതീതമായ ദാനത്തിന് സമയത്ത് ശബ്ദ കോലാഹലത്തോടും അതിന്റെ പകുട്ടോടും കൂടെ അവനതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന ഇന്നയാളെന്ന് പ്രാർത്ഥിച്ചു, അവർ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ, എനിക്ക് അന്യ ഭാഷകൾ സംസാരിക്കാനാകും. ഒരാൾ അതിനെ വ്യാഖ്യാനം ചെയ്തു, അത് കലർപ്പില്ലാത്ത സത്യമായിരുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് മനുഷ്യരെയും ദൂതന്മാരെയും പോലെ അന്യ ഭാഷ സംസാരിക്കാനായാലും ഞാൻ ഒന്നുമല്ല. എനിക്ക് മലകളെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടായിരുന്നാലും അപ്പോഴും ഞാൻ ഒന്നുമല്ല. അത് ശരിയല്ലേ? എന്നാൽ നോക്കൂ, അവൻ നിങ്ങൾക്കത് സൗജന്യമായി വെച്ചു നീട്ടും. ഓ പെന്തക്കോസ്റ്റ് ജനങ്ങളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കില്ലായിരുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ദാനത്തെയല്ല, വചനത്തെ ശ്രദ്ധിക്കുക, തന്നവനെ നോക്കുക. നോക്കൂ, എവിടെ അത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കൂ. നോക്കൂ, അവൻ സകലതും എടുത്തുകൊണ്ടുപോയി. അവൻ ആത്മാവിൽ നൃത്തമാടുന്നു. കുട്ടി, ഒരേ ഒരു കാര്യം, അവന് ചുറ്റുമായി അവൻ അനേക ജനങ്ങളെ കിട്ടിയിരിക്കുന്നു. ഇവിടെയും അവിടെയും അവനായി അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ വചനം മറന്നുപോകുന്നു. ഓ, നിങ്ങൾ വചനത്തിൽ നിന്നും ദൂരമായിരിക്കുന്നിടത്തോളം നിങ്ങൾ വളരെ പ്രശസ്തരായിരിക്കും. എന്നാൽ ഒരു പ്രാവശ്യം നിങ്ങൾ വചനത്തിലേക്ക് കടന്നു നോക്കൂ, പിന്നെ നിങ്ങളോടൊപ്പം ആരാണ് സഹവർത്തിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തിൽ നാം ഇത് പ്രകൃതിയുടെ മറ്റൊരവസ്ഥയിലൂടെ എടുക്കാൻ പോവുകയാണ്. നോക്കൂ, നിങ്ങളെ ആർക്ക് വേണമെന്ന് പിന്നെ ശ്രദ്ധിക്കൂ, ആർക്കും വേണ്ട. ഓ, അതിൽ നിന്നും കൈയെടുത്തുകൊള്ളുക. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രത്യേക സംഘടനയിൽ ഉൾപ്പെട്ടവരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് എന്നെ വിലക്കിയതുപോലെ ഫുൾ ഗോസ്പൽ. ഏതെങ്കിലും ഒരു സേവകൻ എന്നെ പട്ടണത്തിലേക്ക് വിളിച്ച് രോഗികൾക്കായി പ്രാർത്ഥിപ്പിച്ചാൽ തീർത്തും അവരെ സംഘടന ഭ്രഷ്ട് കൽപ്പിക്കുന്നതായിരിക്കും. ശരി, കാരണം ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ശരി, അത് കേൾക്കരുത് എന്ന് പറയും. അവിടെയാണ് സമർത്ഥിക്കപ്പെട്ട വചനമുള്ളത്. അതേ കാര്യം തന്നെ അവർ കർത്താവിനോടും ചെയ്തു. ഓരോ കാലത്തിലും ഓരോ മനുഷ്യരോടും അവർ അതേ കാര്യം തന്നെ ചെയ്തു. അതുതന്നെ അവർ ലൂഥറിനോടും വെസ്ലിയോടും മറ്റെല്ലാവരോടും ചെയ്തു. അതുതന്നെയാണ് തുടക്കത്തിൽ അവർ നിങ്ങളോടും ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കടന്നു വന്ന അതേ ഛർദ്ദിയിലേക്ക് തന്നെ നിങ്ങൾ തിരികെ പോയിരിക്കുന്നു. ആ രീതിയെ ശ്രദ്ധിക്കൂ. അത് എപ്പോഴും അതേ രീതിയിൽ തന്നെയായിരുന്നു. അതൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. സാത്താൻ അതേ കാര്യം തന്നെ ചെയ്യുന്നു. പകിട്ടിന്റെ കോലാഹലത്തോടും മറ്റുമായി അവൻ മുന്നോട്ട് കൊണ്ടുവരപ്പെട്ടിട്ട് എന്റെ അവൻ വചനത്തിന് അപ്പോഴും ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഓ സഹോദര, സഹോദരൻ ഇന്ന ഇന്നയാൾ പറഞ്ഞു, ഇന്ന ഇന്നയാൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ കടന്നു വന്നു. ഞാൻ നോക്കൂ, അവൻ അങ്ങനെ ദൂരമായി പോയിക്കൊണ്ടിരുന്നിട്ട് അവൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അത് വചനമാണോ അതോ അല്ലയോ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അവരെല്ലാം അത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. സംഘടനാ സഭ പറയുന്നു, കുട്ടി നിനക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിന്നോടത് പറയാനായി ആരെയും അനുവദിക്കരുത്. നിനക്ക് കിട്ടിയത് എന്താണ്? കാണുന്നോ? ശ്രദ്ധിക്കൂ, താത്താൻ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ പൊതിഞ്ഞ വചനത്തെ ഈ ഒരു സ്ഥലത്തോ ശ്രദ്ധിക്കൂ. യേശുവിനെ കൊണ്ട് ഈ പ്രകൃത്യാതീതമായി ചെയ്യിപ്പിച്ചുകൊണ്ട് അവനെ കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കി. പ്രകൃത്യാതീതമായത് നോക്കൂ. പ്രകൃത്യാതീതമായത് ഉണ്ടായിരുന്നിട്ട് യേശുവിനെ കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? കാണുന്നോ? അവൻ പറഞ്ഞു, ഇപ്പോൾ നിൽക്കൂ, നീ വചനവുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നീ ആഗ്രഹിക്കുന്നില്ലേ? നീ വചനവുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നല്ലോ. പറഞ്ഞു, ഇതെഴുതിയിരിക്കുന്നു, അവൻ ഇതിന്മേൽ തന്റെ ദൂതന്മാരാൽ കാവൽ ചെയ്യും. നിന്റെ കാൽ കൽമേൽ തട്ടിപ്പോകാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. കാണുന്നോ? ശ്രദ്ധിക്കൂ, അവൻ അതുമായി ചേർന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു? അവൻ, നിങ്ങൾ ശ്രദ്ധിച്ചോ, അവൻ വചനം ഉദ്ധരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ അതിനെ മൂടിവെച്ചു. ഒരു കേക്കിന് മേൽ അത് അലങ്കരിക്കാനുള്ള പഞ്ചസാര മിശ്രണം അതിന്റെ മുകളിലെല്ലാം വെക്കുന്നത് പോലെ അതിനെ മൂടി വെക്കുകയായിരുന്നു. നോക്കൂ, അതിനെ വെള്ളപൂശി. അതവിടെ അതിന്റെ ശരിയായ സ്ഥലത്തായിരുന്നില്ല. അതിനെ വെള്ള പൂശാൻ ശ്രമിച്ചിട്ട് അതാണ് അവർ ഇന്നും പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കതിനെ ശേഷിക്കുന്ന വചനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിന്റെ മുഴുവനും എടുത്തിരിക്കണം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനണ്യം തന്നെ. നോക്കൂ, നിങ്ങൾ എത്രമാത്രം വചനങ്ങളാൽ പൊതിഞ്ഞാൻ ശ്രമിച്ചാലും അതുണ്ടാക്കില്ല. അവൻ അത് പറഞ്ഞിരിക്കുന്ന വിധത്തിൽ തന്നെ അതിനെ ഉദ്ധരിച്ചിരിക്കണം. എന്നെ അത് ശരിയായി ഉദ്ധരിച്ചെങ്കിൽ അത് അങ്ങനെ തന്നെ എന്ന് നിങ്ങളുടെ ജീവിതത്താൽ അവൻ സമർത്ഥിച്ചു കാണിക്കും. അങ്ങനെ സകല മനുഷ്യരാലും നിങ്ങൾ എഴുതപ്പെട്ട തിരുവഴുത്തിന്റെ ലേഖനങ്ങളാണെന്ന് തിരിച്ചറിയും. ഈ ബൈബിളിന്റെ എഴുതപ്പെട്ട ലേഖനങ്ങൾ, അത് ശരിയല്ലേ? ഒരു ലേഖനം ബൈബിളാകുന്നു. നിങ്ങൾ എഴുതപ്പെട്ട ബൈബിൾ പ്രതിബിംബിക്കുന്ന അവന്റെ വചനമായി ദൈവത്തിൽ വീണ്ടും ആ സമ്പൂർണ്ണ മനുഷ്യനായി തീരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഇതും കൂടെ എഴുതിയിരിക്കുന്നു. കാണുന്നു? എന്നാൽ നോക്കൂ, ഹവ്വ ഇതേ അവസരത്തിൽ അവളുടെ പ്രകൃത്യാതീതമായ ഗ്രഹണത്താൽ അതുമായി മുന്നോട്ട് പോയി. അവൾക്കൊരു മതതത്വ വേദശാസ്ത്രത്തിന്റെ പ്രവൃത്തി പരിചയമുണ്ടായി. അവളുടെ വിദ്യാഭ്യാസം ആ സമയത്തുണ്ടായിരുന്ന ഏതൊരു മതതത്വ വേദശാസ്ത്രിയിലും മേലെയുള്ളതായിരുന്നു. നോക്കൂ, അവളെ അങ്ങനെ ദൂരം കൊണ്ടുപോയിട്ട് അവൾക്കതറിയാനായില്ല. ആദാമിന് കിട്ടാതിരുന്ന എന്തോ ഒന്ന് അവൾക്ക് കിട്ടിയെന്ന് അവൾ അറിഞ്ഞു. ഒരു പക്ഷേ അപ്പോൾ തന്നെ അവൾക്ക് അവനുമല അധികാരം നടത്താനും കഴിഞ്ഞേക്കാം. കാരണം അവളുടെ ആദാമിനേക്കാൾ കൂടുതലായി അവൾ അറിഞ്ഞിരുന്നു. അവരുടെ ആദാമുകൾ ഇന്ന് എന്തു ചെയ്യുന്നു നോക്കൂ. അത് തിന്മയിൽ നിന്നും നന്മ തിരിച്ചറിഞ്ഞിരുന്നു. സത്യത്തിന്റെ നല്ല വിദ്യാഭ്യാസം, അത് ശരിയാണ്. അവൾക്ക് സത്യത്തിന്റെ ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടിയിരുന്നു. അതവൾ അതിനു മുൻപ് അറിഞ്ഞിരുന്നില്ല. അത് ദൈവത്തിന്റെ സത്യമായിരുന്നു. എന്നാൽ അവൾ വചനത്തെ ഖണ്ഡിച്ചതിനാൽ മരിച്ചുപോയി. അതെ, അവൾക്ക് അവളുടെ വിദ്യാഭ്യാസം കിട്ടി. അത് ശരി തന്നെ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് മതതത്വ വേദശാസ്ത്രത്തിന്റെ പ്രവൃത്തി പരിചയം സെമിനാരി തരുന്നു. അതിനാൽ നിങ്ങൾക്ക് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഏതു കഥാപാത്രത്തെയും ഉദ്ധരിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എന്താണ്? അവിടെ വച്ച് തന്നെ ആ വചനം വിഘടിക്കപ്പെടാതെ, അതെ അത് അവർക്കുള്ളതായിരുന്നു എന്ന് പറയാതെ ഇല്ല, അത് നിങ്ങൾക്കുള്ളതാണ്. ആഗ്രഹിക്കുന്ന ആർക്കും, കാണുന്നോ കാണുന്നോ, വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക. ഓ, അത് വളരെ പണ്ടത്തെ സഭയ്ക്ക് വേണ്ടിയായിരുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനണ്യ തന്നെ. അവൾക്കൊരു നല്ല വിദ്യാഭ്യാസം കിട്ടി. എന്നാൽ അവളും അതിക്രമത്തിലും പാപത്തിലുമായിരുന്നു. ഇപ്പോൾ സാത്താന്റെ മൂന്നാമത്തെ ഉപായം നാം വേഗത്തിൽ അതെടുക്കുന്നതാണ്. കാരണം സാധ്യമാകുന്ന കൂടുതൽ സമയമെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അത്രയേറെ പോകാൻ കഴിഞ്ഞാൽ ഏകദേശം 20 നിമിഷങ്ങൾ. അവന്റെ മൂന്നാമത്തെ ഉപായം ശ്രദ്ധിക്കൂ. അവന്റെ അഥവാ അവന്റെ മൂന്നാമത്തെ പരീക്ഷ, മറ്റുള്ളവയെല്ലാം പരാജയപ്പെട്ടാൽ നോക്കൂ, ഇത് പരാജയപ്പെടില്ല. അവൻ യേശുവിന് കൊടുത്തതുപോലെ നിങ്ങൾക്ക് സഭയിൽ ഒരു പദവി നൽകുന്നു. ഞാൻ നിനക്ക് ലോകം തരാം, നീ രാജാവായിരിക്കും, ഞാൻ നിന്നെ രാജാവാക്കും, അവയെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ട് ഞാനത് നിനക്ക് തരുന്നു. ആർക്കൊരു മനുഷ്യനെ ഒരു സേവകനാക്കാനാകും? അവന്റെ മേൽ കൈവച്ചുകൊണ്ട് ഒരു ദാനം അവന് കൊടുക്കാൻ ആർക്ക് കഴിയും? ദൈവം സഭയിൽ അത് സജ്ജമാക്കിയിരിക്കുന്നു. കാണുന്നു, അവർ വചനത്തെ വളച്ചൊടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ഇപ്പോൾ ഹവ്വയെ പോലെ അവളുടെ പുതിയ അറിവിനാൽ, ജ്ഞാനത്താൽ അവൾ ആദാമിനെ അവളുടെ വഴിയിലേക്ക് വശീകരിച്ചു. നോക്കൂ, ആദാമിനെ കൊണ്ട് അവൾ അത് അംഗീകരിപ്പിച്ച ഉടൻ തന്നെ അവൾ ചെയ്യാനായി ആഗ്രഹിച്ചത് അവൾക്ക് കിട്ടി. കൂടാതെ എന്നാൽ അവൻ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവനത് അംഗീകരിച്ചില്ല. അവൻ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ഞാനത് തെറ്റിച്ചുത്തരിക്കുന്നതല്ല, എന്നാൽ ഞാനിത് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. ഇതെഴുതിയിരിക്കുന്നു, ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സകല വചനം കൊണ്ട് ജീവിക്കണം, നിങ്ങളുടെ മതവിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടല്ല. ഞാൻ നിന്നെ എല്ലാത്തിന്റെയും മേൽനോട്ടക്കാരൻ, ഒരു പ്രിസ്ബിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഡീക്കൻ, അതല്ലെങ്കിൽ സഹോദരി, നിങ്ങളെ പിയാനോ വായിക്കാൻ ഞാൻ അനുവദിക്കും. നോക്കൂ, ഈ എല്ലാ സ്ഥാനമാനങ്ങളും നീ ഒരു വളരെ പ്രശസ്തിയാർച്ച വ്യക്തിയായി തീരും. നിങ്ങളുടെ പാഠവം ഞങ്ങളുടെ സഭയ്ക്ക് ആവശ്യമുണ്ട്. നോക്കൂ, വചനത്തിലേക്ക് വരിക. അവൾക്കവനെ ഭരിക്കാനാകും, അഥവാ അവനെ ഉപദേശിക്കാനാകും. ഇന്നത്തെ വിളവും അതുപോലെ തന്നെയാണ്. ആ വിധത്തിലാണ് അവൻ ഇന്നത് ചെയ്യുന്നത്. ഒരു ഡി ഡി സമ്പാദിക്കുക, ഒരു സംസ്ഥാന പ്രിസ്പിറ്റേറ്റർ ആകുക, മേൽനോട്ടക്കാരൻ, ജില്ലാ മാനേജർ, അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആകുക. യേശുവിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കുന്നു അവൻ. വചനത്തോടൊപ്പം നിന്നു. ഇപ്പോൾ അടുത്ത ചില നിമിഷങ്ങൾ നോക്കൂ. പ്രകൃതിയാലും വചനത്താലും രണ്ടിനാലും ഈ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അപ്പത്തിനായി വചനം ജഡമായി തീർന്നെന്ന് അവൻ തെളിയിക്കുന്നു. അവൻ വചനം ജഡമായി തീർന്നതായിരുന്നു. കാരണം അവൻ എന്ത് പ്രതിബിംബിച്ചിരുന്നു? വചനത്തെ മാത്രം. നിങ്ങൾ എഴുതപ്പെട്ട ഒരു ലേഖനമാണെങ്കിൽ നിങ്ങൾ വചനത്തെ മാത്രമേ പ്രതിബിംബിക്കൂ. സെമിനാരി എന്തു പറയുന്നുവെന്നല്ല, മറ്റാരെങ്കിലും എന്തു പറയുന്നുവെന്നല്ല, അതിനെപ്പറ്റി കുമാരി ജോൺസ് എന്ത് ചിന്തിക്കുന്നുവെന്നല്ല, അതിനെപ്പറ്റി ഡോക്ടർ ഇന്നയാൾ എന്ത് ചിന്തിക്കുന്നതല്ല, എന്നാൽ അതിനെപ്പറ്റി ദൈവം എന്ത് പറയുന്നു. സകല മനുഷ്യരുടെ വാക്ക് ഭോഷ്കും, എന്റേത് സത്യവുമായിരിക്കട്ടെ. മനുഷ്യരെ ഉപദേശിക്കാനായി ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒരെണ്ണം ആരെങ്കിലും ഖണ്ഡിക്കുമെങ്കിൽ, ഈ പുസ്തകത്തിൽ നിന്നും ആരെങ്കിലും ഒരു വാക്ക് നീക്കിയാലോ, ഒരു വാക്ക് അതിനോട് കൂട്ടിച്ചേർത്താലോ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അത് വചനത്താൽ നിത്യമായി ജീവിക്കുന്നു. ഇവിടെ ജീവിക്കാനായി നിങ്ങൾക്ക് ചത്ത വസ്തുക്കളെ എടുക്കേണ്ടത് ആവശ്യമാണെന്നതുപോലെ നിങ്ങൾക്ക് അവിടെ ജീവിക്കേണ്ടതിന് ക്രിസ്തുവിനെ എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ക്രിസ്തു എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. നിങ്ങളും എഴുതപ്പെട്ട അതേ ലേഖനങ്ങളാകുന്നു. ഒരുവൻ ഒരു കാലത്തേക്കും മറ്റൊരാൾ മറ്റൊരു കാലത്തേക്കും, ആ സമയത്തിന്റെ വെളിച്ചത്തിന് വേണ്ടിയാകുന്നു. എന്നാൽ അവർ കാണുന്നതിൽ പരാജയപ്പെടുന്നു. നിങ്ങൾ അതിനെ പ്രതിബിംബിക്കുന്നു. മറ്റുള്ളവയിൽ ഉറച്ചിരുന്നെങ്കിലും ഒരെണ്ണത്തിൽ, ഒരംശത്തിൽ മാത്രം പരാജയപ്പെട്ടു. എന്നാൽ അവൻ പരാജയപ്പെട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ വെളിപ്പാട് 22:18 അവൻ പറയുന്നു, ഇതിനോടാരെങ്കിലും കൂട്ടിച്ചേർത്താൽ. ഇപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കൂ. മത്തായി 24:24 ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് അവനത്? ഈ അവസാന ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ, യേശു പറഞ്ഞു, ഈ കാര്യത്താൽ വൃതന്മാരെ പോലും തെറ്റിക്കും. ആത്മാക്കളെ ശ്രദ്ധിക്കൂ. അന്ത്യകാലത്ത് ഇപ്പോൾ ആ തീപിടുത്ത് നിറവേറേണ്ടതുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇപ്പോൾ അതായിരുന്നത്, അന്ത്യകാലത്ത് വൃതന്മാരെ പോലും, മുൻകുറിക്കപ്പെട്ടവരെ, അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നവരെ തെറ്റിക്കും. അത് അത്രയേറെ തിരുവഴുത്തായിരുന്നിട്ട് അത് വളരെ നന്നായും മനോഹരമായും കാണുന്നു. അത് നിങ്ങൾക്ക് ഒരു ന്യൂനതയും കാണാനാകില്ല. എങ്ങനെയും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം എഴുതി പോകും. ഇപ്പോൾ അതാണ് യേശു പറഞ്ഞത്. നിങ്ങളെ വിശ്വസിക്കുന്നു? സാധ്യമായിരുന്നെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുമായിരുന്നു. എന്താ അത്? സമ്പൂർണമായ തിരുവഴുത്തുകളായിരുന്നിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ജഡേക കണ്ണുകളാൽ തന്നെ കാണാം. എന്നാൽ നിങ്ങൾ നോക്കൂ, അതിലുണ്ടായിരുന്നത് അതല്ല. യേശു ആ പരീശന്മാർക്ക് തിരുവഴുത്തുകൾ അതെപ്രകാരമായിരിക്കണമായിരുന്നുവോ അപ്രകാരം തന്നെ ആയിരുന്നു. എന്നാൽ അവരുടെ സ്വന്തം വ്യാഖ്യാനം അവൻ തെറ്റായിരുന്നില്ല എന്നവർക്ക് എങ്ങനെ അറിയാൻ കഴിയുമായിരുന്നു? എന്തുകൊണ്ടെന്നാൽ ആ കാലത്തിലേക്ക് അവനായി വാഗ്ദത്തം ചെയ്തിരുന്ന ഓരോ വചനത്തെയും ദൈവം സമർത്ഥിച്ചു കാണിച്ചിരുന്നു. ആ കാരണത്താലാണ് അവൻ മശിഹയാണെന്ന് അവർക്കറിയാനായത്. കാണുന്നു, ഇപ്പോൾ ശ്രദ്ധിക്കൂ. ഈ ദിവസങ്ങളിലും കഴിയുമായിരുന്നെങ്കിൽ ഒരു വചനം മാത്രം, ഒരു വാക്ക് മാത്രം ആവശ്യമായിരിക്കുന്നു. അത് മാത്രമാണ് സാത്താൻ ആദാമിനെ പിടിക്കാനെടുത്തത്. ഒരു വാക്കിന്മേൽ അവൻ അവനെ കിട്ടി. അത് മാത്രമാണ് അവന്റെ പക്കലിൽ നിന്നുള്ളത്. ഒരു കാര്യം മാത്രം, വശത്തേക്ക് ചുറ്റിക്കുക. അത് മതി, അത് മാത്രമാണ് അവൻ ആവശ്യം. ഇപ്പോൾ സത്യമെന്ന് നിങ്ങൾക്കറിയാം, ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ അത് പൂർണ്ണ പരാജയമാണ്. ഓരോ അർത്ഥത്തിലും ദൈവത്തിന്റെ സകല വചനം കൊണ്ടും സെമിനാറുകളെ വ്യാഖ്യാനങ്ങളെ പറ്റി ഇപ്പോഴും ചിന്തിക്കൂ. ഓരോരുത്തരും മറ്റവരുമായി വ്യത്യസ്തമായിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു സത്യമുണ്ടായിരിക്കണം, അതാണിത് ബൈബിൾ. ഇപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പറയും, അതേ ബ്രദർ ബ്രഹാം, അവർക്കുള്ളത് വളരെ മനോഹരമായ ആരാധനയാണ്. യേശു പറഞ്ഞു, വചനത്താലല്ല, മനുഷ്യന്റെ മതതത്വ വേദശാസ്ത്രത്താൽ അവർ ഉപദേശിക്കൊണ്ട് അവരുടെ വ്യർത്ഥമായി ആരാധിക്കുന്നു. മനുഷ്യൻ വചനത്തെ അവൻ തന്റെ ധാരണയ്ക്കൊത്ത് വ്യാഖ്യാനിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിനൊരു വ്യാഖ്യാതാവിന്റെയും ആവശ്യമില്ല. ഓരോ വചനത്തെയും അവൻ സ്വയം വ്യാഖ്യാനിക്കുന്നു. നോക്കൂ, അത് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാനായി ആരുടെയും ആവശ്യമില്ല. നിങ്ങൾക്കില്ല, അത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അത് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. നോക്കൂ, അതാണ് ജീവൻ, അതാണ് അതിലുള്ള ജീവൻ. യേശു പറഞ്ഞു, അവരെന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. അവർ യഥാർത്ഥമായി ആരാധിക്കുന്ന ദൈവത്തെയാണ്. ആദിയിൽ കയീൻ ദൈവത്തെ വാസ്തവമായി ആരാധിച്ചു, എന്നാൽ വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. വ്യർത്ഥമായി എന്നാൽ എന്താണ്? അത് ഒരു നന്മയും ചെയ്യുകയില്ല. അവർ പറഞ്ഞേക്കാം, അതെ, ഞാനിത് ചെയ്യുന്നു, ഞാൻ ആത്മാവ് നൃത്തമാടുന്നു, ഞാൻ അന്യഭാഷ സംസാരിക്കുന്നു, ഞാൻ പ്രവചിക്കുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നാൽ നിങ്ങളുടെ തലമുടി നീട്ടി വളർത്തുന്നതിൽ പരാജയപ്പെടുന്നു. ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നു. എന്ത് സംഭവിക്കും നോക്കൂ, അപ്പോൾ തന്നെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകുന്നു. അതാണ് നമ്മുടെ സഭകൾക്ക് സംഭവിച്ചിട്ട് പരാജയപ്പെട്ടു പോയിരിക്കുന്നത്. വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഓ, അതൊരു മനോഹരമായ ആരാധനയാണ്. എന്നാൽ മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് അവരെന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. ആ പരീശന്മാരെല്ലാം മതതത്വ വേദശാസ്ത്രം പഠിച്ചവരായിരുന്നു. അവരോട് താരതമ്യം ചെയ്യാനായി നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ ധൈര്യപ്പെടരുത്. ഇല്ല, സംശയമില്ല. അവർ ഓരോ വാക്കും ഓരോ വചനവും അത് എഴുതിയിരിക്കുന്ന വിധത്തിൽ തന്നെ അറിഞ്ഞിരുന്നു. എന്നാൽ അവർ വ്യർത്ഥമായി ആരാധിച്ചിരുന്നു. വ്യർത്ഥമായി, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. വളരെ നല്ല പള്ളിക്കൂടങ്ങൾ, സെമിനാറുകൾ, ഉപദേഷ്ടാക്കന്മാർ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ളതെല്ലാമായിരുന്നു പിന്നെയും നഷ്ടപ്പെട്ടു. വനാന്തരത്തിലായിരുന്നവരെ പോലെ അവൻ പറഞ്ഞു, വനാന്തരത്തിലുണ്ടായിരുന്ന ആത്മീയ പാറയിൽ നിന്നും അവരെല്ലാവരും മഞ്ഞ നിന്നു. അവരെല്ലാവരും ആ പാറയിൽ നിന്ന് കുടിച്ചു. അവിടെ നിന്ന് അവരെല്ലാം മഞ്ഞയും കഴിച്ചു എന്നാണ് അർത്ഥമാക്കിയത്. പിന്നെ യേശു പറഞ്ഞു, അവർ ഓരോരുത്തരും മരിച്ചു. മരണമെന്നാൽ നിത്യമായി വേർപെടുക. എന്തുകൊണ്ടാണ്? കാരണം അവർ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിങ്കിൽ വിശ്വസിച്ചില്ല. ഓ, ഞാൻ നിങ്ങളെ ഇപ്രകാരം ഇരുത്തിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങളോട് പറയണം. നോക്കൂ, ഞാൻ ഇതിന്മേൽ ഒരു നിമിഷം എടുക്കില്ല. ആ ജനങ്ങളെല്ലാം അഗ്നിസ്തംഭത്തിന്റെ കീഴിലേക്ക് വന്നു. അവർ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വനാന്തരത്തിലേക്ക് കടന്നു. മുന്നോട്ട് അണിയണിയായി പോയി. എന്നാൽ അവർ ആ തടസ്സം കണ്ടപ്പോൾ ആ 10 പേരും തിരികെ വന്ന് പറഞ്ഞു, നമുക്ക് ആ ദേശമെടുക്കാൻ പറ്റില്ല. ഓ, എന്റെ അവിടെ മല്ലന്മാരുണ്ട്, അവർ ഇതും അതും മറ്റേതുമാണ്. അവർ നമുക്കത് ചെയ്യാനാകില്ല, അത് അസാധ്യമാണ്. എന്നാൽ കാലേബും യോശുവയും എന്തു ചെയ്തു? അവർ ജനങ്ങളെ അമർച്ച ചെയ്തു. അവർ പറഞ്ഞു, നാം അതെടുക്കാൻ മതിയായവരാണ്. എന്തുകൊണ്ടാണ്? ആ മനുഷ്യർ അവർക്ക് കാണാനായതിലേക്കാണ് നോക്കിയത്. അവർക്ക് കാണാനായതിലേക്ക് നോക്കി. എന്നാൽ യോശുവയും കാലേബും ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് നോക്കി. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആ ദേശം തന്നിരിക്കുന്നു, പോയി അതെടുക്കുക. ഇപ്പോൾ എബ്രായർ 6, എനിക്കത് ഉദ്ധരിക്കാനായാൽ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവരെയും ആസ്വദിച്ചിട്ട് വീണ്ടും ദൂരമായി വീണ് പിന്മാറിപ്പോയാൽ ആ മനുഷ്യർ അവിടേക്ക് വന്നു, മറ്റേ ദേശത്തു നിന്നും കൊണ്ടുവന്ന മുന്തിരിപ്പഴവും തിന്നിട്ട് അവിടെ നിൽക്കുന്നു. പിന്നെയും മുന്നോട്ട് വചനത്തെ അനുഗമിച്ചു കൊണ്ടുപോകേണ്ടടുത്തേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കത് ചെയ്യാനാകില്ല. അവർ വനാന്തരത്തിൽ വെച്ച് തന്നെ മരിച്ചുപോയി. അവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാം ദൈവത്തിന്റെ ഒരു നല്ല വചനത്തെ രചിച്ചു നോക്കി. എന്നാൽ മുഴുവൻ വാഗ്ദത്തവും ഇല്ല, ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാനാകില്ല. നോക്കൂ, കാരണം ഡോക്ടർ ഇന്ന ഇന്നയാൾ അതോ മറ്റാരെങ്കിലും നമുക്കത് ചെയ്യാനാകില്ലെന്ന് പറയുന്നു. അത് അപ്പോസ്തലന്മാർക്കുള്ളതായിരുന്നു, അത് മറ്റൊരു ദിവസത്തേക്കുള്ളതായിരുന്നു. അവിടെ നിങ്ങൾ മരിക്കുന്നു. നോക്കൂ, എല്ലാ തിരുവഴുത്തും ഒരുമിച്ച് കോർത്തിണക്കി, അതിന്റെ ഓരോ വചനത്തെയും ഒരുമിച്ച് കോർത്തിണക്കിയിരിക്കുന്നു. അതിന് ഏതെങ്കിലും മനുഷ്യനിർമ്മിത മനസ്സൃഷ്ടിക്കോ സിദ്ധാന്തത്തിനോ അതല്ല യാതൊന്നും തരാനാകില്ല. അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ വെളിപ്പെടുന്നുള്ളൂ. യേശു പറഞ്ഞു, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഇപ്പോൾ ഇവിടെയുള്ള അടുത്ത വിചാരത്തിലേക്ക് നമുക്ക് കഴിവതും വേഗത്തിൽ കടക്കാം. അവരെന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. ആ പരീശന്മാർ പഠിച്ചിരുന്നു, ഓ സദാചാരപരമായി നല്ലവരായിരുന്നു. എന്നാൽ പിശാചെന്ന് യേശു വിളിച്ചു. അവർ മതതത്വ വേദശാസ്ത്രജ്ഞരിൽ നിന്നും പഠിച്ചിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പിശാചുക്കൾ, നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യുന്നു. പറഞ്ഞു, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ അലങ്കരിക്കുന്നു, അതേസമയം നിങ്ങളുടെ പിതാക്കന്മാരും ആ പ്രവാചകന്മാർ കടന്നു വന്നത് മതപരമായ സിദ്ധാന്തങ്ങളെ വലിച്ചു കീറാനായിട്ടാണ്. അതാണ് അവർ ചെയ്തത്. പ്രവാചകന്മാർ വചനം വരുന്നത് എവിടേക്കാണ്? ഒരു മതതത്വ വേദശാസ്ത്രിക്കോ അതോ ഒരു പ്രവാചകനോ? മതതത്വ വേദശാസ്ത്രിക്കോ പള്ളിക്കൂടത്തിനോ അല്ല, എല്ലായ്പ്പോഴും അത് പ്രവാചകങ്ങൾക്ക് വരുന്നു. ദൈവം തന്നെ വ്യവസ്ഥ ഒരിക്കലും മാറ്റുന്നില്ല, ഒരിക്കലുമില്ല, എപ്പോഴും ഉണ്ടായിരുന്നു, എല്ലായ്പ്പോഴും. ഒരു കൂട്ടർക്കല്ല, ഒരു വ്യക്തിക്ക്. ഒരിക്കലും ഒരു കൂട്ടറോടല്ല, വ്യക്തിക്ക്. അതെ സാർ, ഒരു പ്രവാചകന്. പിന്നെ അവരോട് പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ അലങ്കരിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു. സാത്താന്റെ സെമിനാരിയുടെ അന്ധതയുടെ കീഴിൽ അവരും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പെന്തക്കോസ്തേ, ആ ലോകസഭാ സമിതിയിൽ നിന്നും നിങ്ങൾക്കതുമായി ഒന്നും ചെയ്യാനില്ല, അതുമായി ബന്ധം വയ്ക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സേവകരെ, ഈ ജനങ്ങളെപ്പറ്റി നിങ്ങൾ മുഖ്യ കാര്യാലയത്തിലേക്ക് എഴുതുന്നു. ഇപ്പോൾ അസംബ്ലീസിലും അവയിൽ ചിലതിനും നിങ്ങൾക്ക് എഴുതേണ്ടില്ല, കാരണം നിങ്ങൾ അതിന് പുറമെ വെച്ചിരിക്കുന്നു. അവർക്ക് അതുമായി യാതൊന്നും ചെയ്യാനില്ല. ബാപ്റ്റിസ്റ്റ് സഹോദരന്മാരായ നിങ്ങളും കൂടെ അവിടെ നിന്നും നിങ്ങളുടെ തലയെ പുറത്തിട്ടുകൊള്ളുക. അത് മൃഗത്തിന്റെ മുദ്ര കടന്നു വരുന്നതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായും കാണാനാകുന്നില്ലേ? തിരുവഴുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതിനെ വിഴുങ്ങാൻ പോകുന്നത് ആരാണെന്നും നിങ്ങൾക്കറിയാം. സ്വയം വചനം തന്നെ നിങ്ങളിൽ പ്രതിബിംബിക്കുന്നെങ്കിൽ ആ കാര്യത്തിൽ നിന്നും ദൂരമായിരിക്കുക. നിങ്ങളുടെ സംഘടനാ സഭ അതിലേക്ക് ചേരാൻ പോവുകയാണ്, നിങ്ങളത് എടുക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ സഭയ്ക്ക് ഭ്രഷ്ട് കൽപ്പിക്കും. നിങ്ങളൊരു സംഘടനാ സഭ ആയിരുന്നിട്ട് അവിടെ ആയിരിക്കാൻ കഴിയില്ല, കാരണം ഒന്നുകിൽ നിങ്ങൾ അതിലേക്ക് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ പുറത്തായിരിക്കുക. പിന്നെയും നിങ്ങൾ സംഘടനയായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വയം കാണിക്കും, കൃത്യമായിട്ടുമാകുന്നു. നിങ്ങളത് ചെയ്യുമെങ്കിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. അത് എത്ര പേർ ചെയ്യും എന്ന് പറയുന്നത് കഠിനമായ കാര്യമാകുന്നു, എന്നാൽ ഒരു സംശയവുമില്ല, കുറച്ചുപേർ ചെയ്യും. അതെ സാർ, വഞ്ചിക്കപ്പെട്ട് യേശു അവരെ പിശാചുക്കളെന്ന് വിളിച്ചു. ഇപ്പോൾ യേശു അവിടെ നിന്നിരുന്നപ്പോൾ എന്താ? ഓരോ പരീക്ഷയും അവൻ അതിനെ വചനത്താൽ ശാസിക്കുകയും വചനത്താൽ തന്നെ അവിടെ നിൽക്കുകയും ചെയ്തു. ദൈവം അവനെ സമർത്ഥിച്ചു കാണിച്ചു. ഞാൻ മൈക്കലാഞ്ചലോയെ പറ്റി കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗിച്ചതുപോലെയാണ്. മൈക്കലാഞ്ചലോ മോശയുടെ രൂപത്തെ ഫെറോസ് ലാണിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? അത് കാണാൻ വേണ്ടി ഞാൻ അവിടേക്ക് ആദ്യമായി പോയപ്പോൾ അതെന്നെ വിസ്മയിപ്പിച്ചു കളഞ്ഞു. മൈക്കലാഞ്ചലോ ഏകദേശം തന്റെ ജീവിതകാലം മുഴുവൻ അത് നിർമ്മിക്കുന്നതിനായി ചെലവഴിച്ചു. അവന്റെ മനസ്സിൽ മോശ എങ്ങനെ കാണപ്പെട്ടിരുന്നു എന്നുള്ള വീക്ഷണമുണ്ടായിരുന്നു. അവൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ അവിടെ സ്ഥാപിക്കണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അതിനെ വാർത്തെടുക്കാനായി അവൻ വർഷങ്ങളെടുത്തു. ഇവിടെ അല്പം ചെത്തി, ഇവിടെ കുറച്ച് പൊട്ടിച്ചു, പിന്നെ ഇവിടെ കുറച്ച് മിനുസപ്പെടുത്തി. അത്രത്തോളമായിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം, അവസാനം വളരെ വർഷങ്ങൾക്ക് ശേഷം അവൻ അതിനെ പൂർത്തീകരിച്ചു. ഇങ്ങനെ ഒരു പഴന്തുണി കഷ്ണവും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിൽക്കുകയായിരുന്നു. അവൻ പുറകോട്ട് നിന്ന് അതിലേക്ക് നോക്കി. കാരണം അവൻ ആദ്യമായി മോശയെക്കുറിച്ച് കേട്ടത് മുതൽ അവന്റെ മനസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാട് അത് എപ്രകാരം തന്നെ ആയിരിക്കണം. അതാ അവിടെ അവന്റെ മുന്നിൽ മോടിയോടെ നിൽക്കുന്നു. അവന്റെ സ്വന്തം പ്രവൃത്തിയാൽ അവൻ അത്രമാത്രം പ്രേരിതനായിട്ട് അവനൊരു ചെറിയ ചുറ്റിക കയ്യിലെടുത്ത് അതിന്റെ കാലിൽ അടിച്ചിട്ട് അലറി വിളിച്ചു, മോശയെ സംസാരിക്കൂ. അത് മോശയായിരുന്നതിനാൽ സംസാരിക്കും എന്നവൻ വിചാരിച്ചു, കാരണം അത് അവന്റെ മനസ്സിലുണ്ടായിരുന്നതുപോലെ തന്നെയായിരുന്നു. കാലിലുണ്ടായ ആ വൈകല്യം ഇപ്പോഴും അവിടെയുണ്ട്. അതൊരു പരിപൂർണമായ പ്രതിമയാണ്. എന്നാൽ വലത്തെ കാലിൽ കാലിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം അടർന്നു പോയിരിക്കുന്നു. അത് ഫാറസ്റ്റ് ലാൻഡിലാണുള്ളത്. നിങ്ങൾ വാതിലെത്തുമ്പോൾ അതിന്റെ ഒരു പകർപ്പ് നിങ്ങൾക്കവിടെ കാണാനാകുന്നു. മൈക്കലാഞ്ചലോയുടെ മോശെ അവന്റെ സാർവത്രികവും സാർവകാലീനവുമായ അമൂല്യ കലാസൃഷ്ടി. അത് അവന്റെ ജീവനെ ദൃഢീകരിച്ചിരിക്കുന്നു. ദൈവം ഒരു മഹാൻ ശില്പിയാകുന്നു. ശരിക്കും അവൻ മനുഷ്യനെ തന്റെ ഛായൽ സൃഷ്ടിച്ചത് അവനെ പ്രതിബിംബിക്കാനായിരുന്നു. അവനോ വചനമായിരുന്നു. പിന്നെ അവൻ എന്തു ചെയ്തു? അവൻ ആദാമിനെ പരീക്ഷിച്ചു. അവൻ പരാജയപ്പെട്ടു. മോശ പരാജയപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ഇവിടെ ഒരു സംബോധനുണ്ട്. ഹല്ലേലൂയ. എന്തായിരുന്നു അത്? ദൈവം സ്വയം ജഡത്തിൽ അവതരിച്ചതല്ലാതെ മറ്റാരുമായിരുന്നില്ല. വചനം അവനിൽ പ്രതിബിംബിച്ചിട്ട് ദിവ്യത്വത്തിന്റെ ഉച്ചസ്ഥാനം ദേഹരവുമായി കൊണ്ടുവരപ്പെട്ടു. ഒരു പ്രവാചകനല്ല, അപ്പോഴും അവനൊരു പ്രവാചകനായിരുന്നു. ഒരു മനുഷ്യനല്ല, എന്നിരിക്കലും അവനൊരു മനുഷ്യനുമായിരുന്നു. യഹൂദന്മാരെ, അവൻ നിങ്ങളിൽ ഉൾപ്പെട്ടവനാണെന്ന് അവകാശപ്പെടാൻ ശ്രമിക്കരുത്. അവൻ യഹൂദനോ അന്യജാതിയോ ആയിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. കാണുന്നു, നോക്കൂ, നിങ്ങളുടെ രക്തമെന്താണോ അതാണ് നിങ്ങൾ. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ജഡവുമാകുന്നു. മറിയ ഗർഭം ധരിച്ചത് തീർച്ചയായും പരിശുദ്ധാത്മാവിനാൽ അവൾക്ക് ഉത്തേജനം കൊടുത്തിട്ടല്ല. പിതാവായ ദൈവം ഒരു ഭ്രൂണവും അഥവാ അതുമല്ല ഒരു അണ്ഡവും മറിയയിലുണ്ടാക്കി, അവളിൽ ഒരു രക്തകോശമുണ്ടാക്കി. അത് ദൈവത്തിന്റെ രക്തമായിരുന്നു. രക്തം കടന്നു വരുന്നത് പുരുഷവർക്ക് നിന്നുമാകുന്നു. അതുകൊണ്ട് ഇതല്ല, ഹീമോഗ്ലോബിനും രക്തവും പിതാവിൽ നിന്ന് കടന്നു വരുന്നു. കാരണം ക്ഷയരോഗം പോലെയുള്ള രോഗം പോലും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പാരമ്പര്യമായി കിട്ടുന്നില്ല. അതിന് അമ്മയുടെ ശ്വാസം നിന്നും പകരാം, എന്നാൽ അത് പാരമ്പര്യത്താൽ കിട്ടുന്നില്ല. ഞാൻ അർത്ഥമാക്കിയത്, എന്നാൽ അതിന് ശ്വസിച്ചിട്ട് അത് പിടിപെടാം, എന്നാൽ അവളത് അമ്മയിൽ നിന്നും എടുക്കുന്നില്ല എന്നാണ്. കാരണം അവൾ അതിൽ നിന്നും സ്വതന്ത്രയാണ്. അവൻ അമ്മയുടെ രക്തത്തിൽ നിന്നുമല്ല. ഇപ്പോൾ യേശു അന്യജാതിയുടെയോ യഹൂദന്റെയോ രക്തമായിരുന്നില്ല. അവൻ സ്വയം യഹോവയുടെ നിർമ്മാണാത്മകമായ രക്തമായിരുന്നു. അവൻ ദൈവത്തിന്റെ രക്തമായിരുന്നു. ബൈബിൾ പറയുന്നു, നാം ദൈവത്തിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു യഹൂദന്റെ രക്തത്താലോ ഒരു അന്യജാതി രക്തത്താലോ അല്ല, അതെല്ലാം ലൈംഗികതയായിരിക്കും. എന്നാൽ ഇത് ദൈവത്തിന്റെ രക്തമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ ആ സമ്പൂർണനെ കണ്ടപ്പോൾ അവൻ അവനെ പ്രഹരിച്ചു, അവനെ വിരൂപനാക്കി. യെശയ്യാവ് പറഞ്ഞു, അവൻ നമ്മുടെ അതിക്രമങ്ങൾക്കായി മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾക്കായി തകർന്നുമിരിക്കുന്നു. എന്തായിരുന്നു അവൻ? അവൻ ആ സമ്പൂർണ്ണ വചനമായി ഓരോരുത്തരും ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ട അപ്പത്തെ പ്രതിബിംബിച്ചിരുന്നു. 66 പുസ്തകങ്ങളിൽ 4 സുവിശേഷങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുന്നതും ഇലത്തെ കിടപ്പെട്ടതുമായ ദൈവവചനത്തിന്റെ ഗോതമ്പാവനായിരുന്നു മനുഷ്യൻ. അതിനാൽ ജീവിക്കുകയും വേണം. അതിനാൽ മാത്രം അതിന്റെ ഓരോ വചനത്താലും ആമേൻ. മൈക്കലാഞ്ചലോയുടെ സാർവത്രികവും സാർവകാലികവുമായ അമൂല്യ കലാസൃഷ്ടി അതായിരുന്നു. ദൈവത്തിന് അവനെ ഒരു മനുഷ്യനോടെ പ്രതിബിംബിക്കുന്നത് കാണാനാകുമ്പോൾ അവന്റെ സ്വന്തം ഛായ സൃഷ്ടിച്ച ആ മനുഷ്യനിൽ അവൻ സമ്പൂർണനായി തീർന്നിരുന്നു. ഓ എന്റെ, എന്താ ഒരു മനുഷ്യൻ! അവന് നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കണമായിരുന്നു. നമുക്കതിൽ തന്നെ തുടരാനാകും, എന്നാൽ നാം അത് ചെയ്യുന്നില്ല. അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിക്കണമായിരുന്നു. ആ പരിപൂർണനായവൻ അവൻ മരിച്ചു. അതിനാൽ അപൂർണതായിരുന്ന നമ്മെ അവന്റെ ബൈബിളിലെ സകല വചനത്തിന്റെയും ഭാഗങ്ങളാക്കി അവനിൽ സമ്പൂർണരാക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ നീതീകരണത്തിനായി വീണ്ടും അവനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആയതിനാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ നമുക്കൊരവകാശമുണ്ട്. ദൈവത്തിന്റെ ഓരോ വചനത്താലും നാം ജീവിക്കേണ്ടതിന് നമ്മോട് ഉപദേശിക്കാനായി അവൻ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ വളരെ വേഗം പിന്നെ നാം അവസാനിപ്പിക്കും. ഇപ്പോൾ രണ്ടാമത്തെ മണവാട്ടി ഹവ്വ, ഇപ്പോൾ ഒന്നാമത്തെ മണവാളൻ ആദാം. പ്രവാചകന്മാരുടെ നീളമേറിയ ഒരു ചടിനാലും അങ്ങനെയുള്ളതിനാലും മറ്റും കൊണ്ടുവരേണ്ടിയിരുന്നു. പിന്നെ സമ്പൂർണ്ണായവൻ കടന്നുവന്ന് ശേഷിക്കുന്നവർക്ക് അപ്പമായി തീരേണ്ടതിന് മരിക്കണമായിരുന്നു. ഇപ്പോൾ ഹവയെപ്പറ്റി എന്താണ്? അവളും അതേ കാര്യം തന്നെ ചെയ്യണം. എന്നാൽ യേശു വരുമ്പോൾ ഓർക്കൂ, ഹവ്വ ആ സ്ത്രീയായിരുന്നു. ബൈബിളിൽ എപ്പോഴും സഭയെ ഒരു സ്ത്രീയായിട്ടാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. കാരണം അവൾ ഒരു മണവാട്ടിയാകുന്നു. ഇപ്പോൾ അവൾ എന്തു ചെയ്യുന്നു ശ്രദ്ധിക്കൂ. അവളുടെ ഉപദേശം കേൾക്കാനായി അവൾ അവനെ അനുനയിപ്പിച്ചു. അവർ ചിന്തിച്ചിരുന്നതെല്ലാം അവൾ പ്രസംഗിച്ചിരുന്നിടത്തോളം അവൻ ഒരു മഹാൻ വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഓ, നീ നിന്നെ ദൈവത്തോട് സമനാക്കുന്നു. നോക്കൂ, ഓ എന്റെ, ഇനി മുതൽ ഞങ്ങൾക്ക് ആ വ്യക്തിയുമായി ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല മറ്റുള്ള ഈ കാര്യങ്ങളും അവൻ പറയാൻ തുടങ്ങി. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവിടെ ഇരുന്നിരുന്ന ഒരു ഡോക്ടർ അതേപ്പറ്റി എന്ത് വിചാരിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സാധാരണയായി ചിന്തിക്കുന്ന ഏതൊരാളും എന്ത് ചിന്തിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും വേണം. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു നരഭോജിയാണ്, ഒരു സേവകനല്ല. ആ മനുഷ്യൻ ദൂരമായിരിക്കുക, അവൻ ഭ്രാന്തനാണ്, അവനിൽ നിന്നും ദൂരം പോകുക. എന്നാൽ അത് സത്യമായിരുന്നു. നോക്കൂ, അത് സത്യമായിരുന്നു. നിങ്ങളത് തിന്നാതിരുന്നാൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങളത് തിന്നുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും മരിക്കും. അതേ കാര്യം തന്നെ ഇന്നുമാകുന്നു. അപ്പവും വീഞ്ഞുമെന്നത് ഒരു അടയാളം മാത്രമായി ആ ലോകപരമായ കാര്യം നിങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഭക്ഷിക്കേണ്ടതുണ്ട്. അത് വചനമായി വായിൽ കൂടി വരുന്ന സകല വചനത്താലും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള മുഴുവൻ ബൈബിളിനാലും അതിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ ഹവ, അവളെ ശ്രദ്ധിക്കൂ. അവൻ ആയിരുന്നതുപോലെ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറച്ചും വചനത്താൽ ഘോഷിപ്പിച്ചും അവളെ പുതുതായി സൃഷ്ടിച്ചിരുന്നു. ആമേൻ. ഇപ്പോൾ ഞാൻ ഭക്തി പരവശനായിത്തീരുന്നു. എനിക്ക് നന്നായി തോന്നുന്നു. ആ ഒന്നാമത്തെ സഭ, ആ ആദ്യത്തെ ഹവ, അത് ക്രിസ്തുവിന്റെ മണവാട്ടിയാകണമായിരുന്നു. എത്ര പേർക്ക് അതിന് ആമേൻ പറയാനാകും? അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാകണമായിരുന്നു. അവൾ ജനിച്ചത് റോമിലെ നിഖ്യയിലല്ല, പെന്തക്കോസ്റ്റിലായിരുന്നു. ഇംഗ്ലണ്ടിലെ ലണ്ടനിലല്ല, അതല്ല അമേരിക്കൻ ഐക്യനാടുകളിലല്ല. ജർമ്മനിയിൽ ലൂഥർനാളല്ല, ഇംഗ്ലണ്ടിൽ വെസ്ലിയാലല്ല, അമേരിക്കൻ ഐക്യനാളുകളിൽ പെന്തക്കോസ്റ്റുകൾ എന്ന് വിളിച്ചു വരുന്നതിനും അല്ല. അവൾ ജനിച്ചത് പെന്തക്കോസ്റ്റ് നാളിലാണ്. അവൾ ആത്മാവിൽ നിറഞ്ഞിരുന്നു. അവളെ ആത്മാവിനാൽ നിറച്ചും വചനത്താൽ ഘോഷിപ്പിച്ചുമിരുന്നു, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും. യൂദയ്ക്ക് പോലും ഓ വചനം വചനമായി മറ്റൊരു മണവാട്ടവൃക്ഷമായി ഭൂമിയിൽ അവനെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തിന്റെ ഭൂമിയിലെ മുളച്ചു വരുന്ന ഒരു വാസ്തവമായ ചെടിയായി അവർക്ക് സകലതും എടുക്കണമായിരുന്നു. അവന്റെ വാഗ്ദത്ത വചനം അവനെ അവളിൽ പ്രതിബിംബിച്ചിരുന്നു. അവർക്ക് പത്രോസിനെയും മറ്റുള്ളവരെയും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അവർ ഒരു സെമിനാരിയിലായിരുന്നില്ല, അവർ അതറിഞ്ഞിരുന്നു. അവർ ഏതെങ്കിലും മതതത്വ വേദശാസ്ത്രത്തിന്റെ സെമിനാരിയിലോ ബൈബിൾ സ്കൂളിലോ ആയിരുന്നിട്ടില്ല. അവർക്ക് ഒരു വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു. ബൈബിൾ പറയുന്നു അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? അവർ യേശുവിനോടൊപ്പമായിരുന്നു എന്ന കാര്യം അവർ അറിഞ്ഞു. കാരണം അവൻ അവിടെ അവരിലായിരുന്നു. അവന്റെ വാഗ്ദാനത്തെ പ്രതിബിംബിച്ചിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം! അതാണ് നമുക്ക് ഈ കാലത്തും ആവശ്യമായിരിക്കുന്നത്. അവന്റെ വചനം അവളിൽ സഭയിൽ പ്രതിബിംബിച്ചിരുന്നു. ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും അവൾ ജീവനുള്ളവളായിരുന്നു. എന്നാൽ പിന്നീട് ഹവ്വ വചനത്തിൽ നിന്നും അവളുടെ വീഴ്ചയിലേക്ക് വന്നതുപോലെ റോമിലെ നിക്കായി വെച്ച് അവിടെയാണ് ആദ്യമായി ഒരു സംഘടന രൂപവൽക്കരിക്കപ്പെട്ടത്, സാർവജനിക ക്രിസ്ത്യൻ സഭ. ഇവിടെ ബൈബിൾ പണ്ഡിതന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു അത് സത്യമാണെന്നറിയുന്ന ഒരു മതതത്വ വേദശാസ്ത്രി ഇവിടെ ഉണ്ടോ? റോമിലെ നിക്കായിലാണ് ആദ്യത്തെ സംഘടന രൂപവൽക്കരിക്കപ്പെട്ടത്. ദൈവത്തിന് ഒരിക്കലും ഒരു സംഘടന ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഒന്നുണ്ടായിരിക്കുകയുമില്ല. അത് മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്നു. അവിടെയാണ് അവരെല്ലാം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നിങ്ങൾ ഏത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഒന്നേയുള്ളൂ, 55 വർഷങ്ങളായി ഞാനൊരു ബ്രൺഹാമാണ്. ഞാൻ എന്റെ കുടുംബത്തിൽ ചേർന്നതല്ല, ഞാൻ ഒരുവനായി ജനിച്ചു. അപ്രകാരമാണ് നിങ്ങൾ ദൈവരാജ്യത്തിൽ ജനിക്കുന്നത്. നിങ്ങൾ അവന്റെ വചനത്തിന്റെ ഒരു പ്രതിബിംബമാകുന്നു. ശ്രദ്ധിക്കൂ, ഹവ്വ അവളുടേതിനൊപ്പം യോജിച്ചു. അങ്ങനെ തന്നെ രണ്ടാമത്തെ ഹവ്വയും അവളുടേതിനൊപ്പം റോമിൽ നിക്കായിൽ വെച്ച് യോജിച്ചു. ഒരു സംഘടനാ സഭയെ മതപ്രമാണത്തെ കൊടുത്തു, വചനത്തിന് പകരം പ്രമാണങ്ങൾ അംഗീകരിച്ചു. ജൂപ്പിറ്ററും അങ്ങനെയുള്ളതുമായ വിഗ്രഹാരാധികളുടെ വിഗ്രഹങ്ങൾ എടുത്തു, പൗലോസിനെയും ബർണാബാസിനെയും ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. കൂടാതെ അത് മാത്രമല്ല, സൂര്യദേവനെയും ചന്ദ്രദേവനെയും അസ്തോരത്തും ചന്ദ്രദേവനും അതിന്റെ ഉള്ളിൽ വൃത്താകൃതിയുള്ള ഓസ്തിയും വെച്ചുകൊണ്ട് അവളെ ദൈവത്തിന്റെ അമ്മയായും ജൂപ്പിറ്ററായി സൂര്യദേവനെയും എടുത്തു. മാത്രമല്ല, യേശുവിന്റെ ജന്മദിവസത്തെ ഏപ്രിൽ നിന്നും മാറ്റി. പ്രകൃതിയാൽ തന്നെ അവിടെ ആട്ടുകൊറ്റന്റെ രാശിയുടെ കീഴിലാണ് ജനിച്ചത്. കാരണം അവനൊരാടായിരുന്നു. അതിനെ അവിടെ നിന്നും സൗരയൂഥത്തിലെ സൂര്യദേവന്റെ ജന്മദിവസത്തിലേക്ക് മാറ്റി. അവിടെ ഏതൊരു ദിവസം ഉളവാക്കാൻ സൂര്യദേവന്റെ ജന്മദിവസമായ ദൈവപുത്രന്റെ അല്ല, ഡിസംബർ മാസം 25 അത് കടന്നുപോകുന്ന വേളയിൽ ഒരു മിനിറ്റിന്റെ വ്യത്യാസമേ ഉണ്ടാക്കുന്നുള്ളൂ. നാം ഓരോരുത്തരും സാന്താ ക്ലൗസ് കളിക്കുകയും മരങ്ങളെ അലങ്കരിച്ചും ഒരു ദൈവദൂഷണം അത്തരത്തിലെ കാര്യങ്ങളുമായിട്ട് പിന്നെയും നാം നമ്മെ ക്രിസ്ത്യാനികൾ വിളിക്കുന്നു. ക്രിസ്തീയ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണ്? വചനം പ്രസംഗിച്ചിട്ട് സത്യം പറയുകയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ദൈവം തന്നെ സമർത്ഥിച്ച് കാണിക്കുകയും ചെയ്യാനായി നമ്മുടെ ഇടയിൽ നിന്നും എപ്പോഴെങ്കിലും ആരെങ്കിലും എഴുന്നേൽക്കുമോ? നമുക്കൊരു സെമിനാരിയുടെ ആവശ്യമില്ല, നമുക്കൊരു മതതത്വ വേദശാസ്ത്രിയുടെയും ആവശ്യമില്ല. ഒരു പ്രവാചകനെയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് ശരിയാണ്, ദൈവം അതും കൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഹവ്വ അവളുടെ പരാജയത്തെ സന്ധിച്ചതുപോലെ തന്നെ സഭയും കണ്ടെത്തി. സംഘടനാ സഭകൾക്ക് മനുഷ്യ ഭരണത്തിന് വിട്ടുകൊടുത്തു. പിന്നീട് ഒരിക്കലും ആത്മാവിന്റെ നിയന്ത്രണമില്ല. അവൾ വചനത്തിൽ നിന്ന് ദൂരമായി പ്രമാണങ്ങൾ അംഗീകരിച്ചു. ആർക്ക് ആമൻ പറയാനാകും? തീർച്ചയായും. എന്നാൽ പ്രോട്ടസ്റ്റാന്റുകളായ നാമം ഈ വചനത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുമ്പോഴോ അതല്ല എന്തെങ്കിലും എടുത്തു മാറ്റുമ്പോഴോ അവർ എടുത്തിരിക്കുന്നത് പോലെ തന്നെ പ്രമാണങ്ങൾ എടുക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? സാത്താൻ ഹവോയോട് ചെയ്ത അതേ പ്രവർത്തന രീതിയാൽ തന്നെ അവൻ അവളെ കിട്ടിയിരിക്കുന്നു. അനുരഞ്ജനം ചെയ്യുക, അവിടെ വെച്ചാണ് അവൻ അവളെ കിട്ടിയത്. വചനത്തിന് പകരമായി ഒരു മതപ്രമാണമോ അതോ ഒരു സംഘടനാ സഭയോ ആയ എന്തോ ചിലത് പറയുന്നു. രക്തസാക്ഷിത്വത്തിൽ ആ പ്രഥമമായത് മണ്ണിലേക്ക് പോയി. റോമിന്റെ കട്ടിയായ പുറന്തോട് പെന്തക്കോസ് തുടങ്ങി ഉണ്ടായിരുന്ന ഗോതമ്പിനെ മണ്ണിലേക്കിട്ടു. അഴികളിൽ അവരെ കത്തിക്കുകയും സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ള ഗോതമ്പുകൾ ചെയ്തതുപോലെ തന്നെ അവരും കടന്നുപോയി. അത് ശരിയാണ്. എന്നാൽ അതിനെ തന്നെ അവൻ അവരെ വീണ്ടും നവോത്ഥാനത്തിലൂടെ രണ്ടാം പ്രാവശ്യം ഉയർത്തിക്കൊണ്ടുവന്നു. അവൻ രണ്ടാമത്തെ ആദാമിനോട് ചെയ്തതുപോലെ ആദാം വീണുപോയതിനു ശേഷം അവൻ രണ്ടാമത്തെ ആദാമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. രണ്ടാമത്തെ ആദാം വീണുപോയപ്പോൾ പിന്നെ അത് ഉയർത്തിക്കൊണ്ടുവന്നു. ഒന്നാമത്തെ ആദാം തന്റെ പാപത്തിൽ വീണുപോയിട്ട് അവിടെ തന്നെ തങ്ങി. രണ്ടാമത്തെ ആദാം വീണത് മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാനായിരുന്നു. പിന്നീട് മുകളിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ ഒന്നാമത്തെ സഭ റോമിലെ നിഖ്യയിൽ ബൈബിളിൽ ഉണ്ടായിരുന്ന ഒരു വചനത്തിന്മേൽ റോമൻ സഭ അവിടെ അവരുടെ സിദ്ധാന്തങ്ങളെയും മതവിശ്വാസങ്ങളെയും അതിനോട് കൂട്ടിച്ചേർത്തപ്പോൾ ആദ്യ പ്രാവശ്യം വീണുപോയി. അവിടെ മാർട്ടിൻ ലൂഥർ എന്ന് പേരോടുകൂടിയ ഒരു പുരോഹിതൻ കടന്നു വരുന്നു. അവൻ പറഞ്ഞു, തിരുവത്താഴം ഇതല്ല, ഇത് ക്രിസ്തുവിന്റെ ശരീരമല്ല, ഇത് പെസഹായ്ക്കായി ഒരുക്കുന്ന അപ്പമാണ്. പിന്നെ മനുഷ്യൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്നെ അവൻ ആ വസ്തുവിനെ നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് അതിനെതിരായി പ്രതിഷേധിച്ചു. അവിടെ നിങ്ങളുടെ ആദ്യ നക്ഷത്രം യഥൈര്യ സഭാ കാലത്തിന് ശേഷം കടന്നു വരുന്നു. അതെ സാർ, വിശ്വാസത്താൽ നീതീകരിക്കുന്നു. അവൻ ആ മഹാൻ ശില്പി, അവന്റെ വചനത്തെ പ്രതിബിംബിക്കുന്ന ഒരു സാർവത്രികവും സാർവകാലീനവുമായ അമൂല്യ കലാസൃഷ്ടിയായ മണവാട്ടിയുടെ അടിസ്ഥാനമിട്ടു. എന്നാൽ ലൂഥറൻകാർ ലൂഥറിന്റെ മരണശേഷം എന്തു ചെയ്തു? അവർ സാത്താനുമായി യോജിച്ച അതിൽ നിന്നും ഒരു സംഘടനാ സഭ ഉണ്ടാക്കി. മരിച്ചുപോയി. അതിനുശേഷം പിന്നെ അവൾ ഒന്നും ചെയ്തില്ല. അവൾ ചെയ്തു കഴിഞ്ഞിരുന്നു. ഒരു വലിയ കൂട്ടം ജനങ്ങൾ മാത്രമായി മാറി. ശരിയാ, ജോൺ വെസ്ലിയുടെ നാൾക്കളിൽ മറ്റൊരു സത്യത്തെ പ്രതിബിംബിച്ചുകൊണ്ട് ദൈവം അവളെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. അവൻ എന്തു ചെയ്തു? അവൻ പറഞ്ഞു, കൃപയുടെ പ്രവൃത്തികളിൽ നീതീകരണം രണ്ടാമത്തേതാകുന്നു. വീണ്ടും ദൈവം എന്തു ചെയ്യാൻ തുടങ്ങി? അവൻ അതിനെ അനുഗ്രഹിച്ചു. അവൻ ആംഗ്ലിക്കൻ സഭയും ഇംഗ്ലീഷ് സഭയെയും മറ്റുള്ളവരെയും സകല നിയമാനുസൃതക്കാരെയും കാൽവിനുകളെയും കാൽവിനിസത്തിൽ ഉൾപ്പെട്ടവരെയും അതിനെതിരായി പ്രതിഷേധിച്ചു. പിന്നെ പറഞ്ഞു, നീതിമാൻ വിശ്വാസ ജീവിക്കും എന്ന് ലൂഥർ പറഞ്ഞിരുന്നു. കൃപയുടെ പ്രവൃത്തികളിൽ രണ്ടാമത്തെ നീതീകരണമാകുന്നു. അത് സത്യമാണ്, അത് ശരിയാണ്. കാണുന്നോ? പിന്നെ അവൻ എന്തു ചെയ്തു? അതേ കാര്യം വെസ്ലിയുടെ മരണശേഷം അസ്ബറിയും മറ്റുള്ളവരും ലൂഥർ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്തു. സംഘടനയായി മരിച്ചുപോയി. അതിപ്പോൾ എന്തായിരിക്കും നോക്കൂ. വളരെ മുമ്പല്ലാതെ ശസ്ത്രക്രിയ ചെയ്യാൻ പോവുകയായിരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആശുപത്രിയിലേക്ക് പോയിരുന്നു. ഞാൻ അകത്തെ കടന്നു ചെന്നു. അവൾ പറഞ്ഞു, ബ്രദബ്രഹാം, ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു, നിങ്ങൾക്കെന്നെ അറിയില്ല. അവൾ പറഞ്ഞു, എങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നാളെ രാവിലെ എനിക്കൊരു ശസ്ത്രക്രിയയുണ്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായും സഹോദരി. അവിടെ മറ്റൊരു മനുഷ്യനും ഒരു സഹോദരിയും ഒരു ബാലനും ഏകദേശം 18 വയസ്സ് വരുന്ന ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നിട്ട് അവിടെ ഇരുന്ന് അവരനെ വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്നോട് ക്ഷമിക്കുമല്ലോ ഞാൻ പോകാൻ. അവൾ പറഞ്ഞു, മറവലിച്ചു താഴ്ത്തിയിടും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയല്ലേ? അവൾ പറഞ്ഞു, ഞങ്ങൾ മെത്തഡിസ്റ്റുകളാണ്. ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ മെത്തഡിസ്റ്റ് മാത്രമാണെങ്കിൽ ഞാൻ തന്നെ മറവലിച്ചു താഴ്ത്തിയിടാം. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ മറവലിച്ചു താഴ്ത്താൻ ആഗ്രഹിക്കില്ല. അങ്ങനെ തന്നെ, അത് ശരിയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്കും ഒരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ അതല്ല പ്രസ്ബിറ്റേറിയനും തമ്മിൽ വളരെ അധികം വ്യത്യാസമുണ്ട്. ഒരു കാമ്പലേറ്റ് ആയിരിക്കണമെന്നില്ല, ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്നാണ്. നോക്കൂ, അവൾ എന്തു ചെയ്തു? അതേ കാര്യം തന്നെ. പിന്നെ എന്ത് സംഭവിച്ചു? ദൈവം ഇവിടെ തെക്ക് നിന്ന് ഒരു ചെറിയ കൂട്ടരെ പൊക്കിയെടുത്ത ഒരു കോങ്കണ്ണുള്ള ഒരു ചെറിയ നിറക്കാരൻ. പിന്നെ അവൻ എന്തു ചെയ്തു? അവൻ ദാനങ്ങളെ തിരികെ പകരാൻ തുടങ്ങി. അത് പെന്തക്കോസ്തുകളായി തീർന്നു. പഴമക്കാരായ നിങ്ങളിൽ ഉൾപ്പെട്ട അനേകർക്ക്, ഉലകലിരിക്കുന്ന സഹോദരൻ വാൾഡേഴ്സിനെ പോലെയുള്ളവർക്ക്, ഒരു പ്രായമേറെ ജ്ഞാനിയാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴേ പ്രസംഗിക്കുകയാണ്. പണ്ടത്തെ പെന്തക്കോസ്തുകളെ അദ്ദേഹം ഓർക്കുന്നുണ്ടാകും. കുട്ടി, ആ ആളുകളോട് നീ സംഘടനയെ കുറിച്ച് പറയരുത്. അവർ ആ വൃത്തികെട്ടിൽ നിന്നാണ് പുറത്തു വന്നത്. ദൈവത്തിന്റെ സന്ദേശം അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരെന്താണ് ചെയ്തത്? മറ്റുള്ളവർ ചെയ്ത അതേ കാര്യം അതിനെ സംഘടനയാക്കി. ഇപ്പോൾ അവർക്ക് 30-40 വ്യത്യസ്ത സംഘടനകളുണ്ട്. 1-2-3 അത്രത്തോളം. കൃപ, സന്മനസ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. നിങ്ങൾ ചെയ്തതെന്താണ്? നിങ്ങൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുപോയി. നിങ്ങൾക്ക് അധിക ദൂരം പോകാനാകാതെ ചെയ്യാനായത് അത് മാത്രമായിരുന്നു. നിങ്ങളുടെ സംഘടന ഇത് അംഗീകരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മനുഷ്യരെടുത്തു. ഈ മനുഷ്യൻ അവൻ ഞങ്ങളോടൊപ്പം വിശ്വസിക്കുന്നില്ലെങ്കിൽ അവനെ അവിടെ കൂട്ടാൻ പാടില്ല. ഞങ്ങളുടെ കൂട്ടായ്മ അതെടുക്കില്ല. ഓ, നോക്കൂ, ധൃതിയിലാക്കുകയാണ്. അവിടെ ഒരു യഥാർത്ഥ സന്തതി കടന്നു വരണം. അവിടെ അതുണ്ടായിരിക്കണം. കാരണം വാട്ടവും മാലിന്യവും ഇല്ലാത്ത മണവാട്ടിക്കായി അവൻ വരുന്നു. വചനം സമർത്ഥിച്ചു കാണിക്കുന്ന ഒരു മണവാട്ടിക്കായി അവൻ വരുന്നു. ഓ, അവളൊരു ചെറിയ കൂട്ടരായിരിക്കും. യേശു പറഞ്ഞു, നോഹയുടെ നാൾക്കുള്ളതുപോലെ അവിടെ 8 ആത്മാക്കൾ രക്ഷപ്പെട്ടു. അത് ശരിയല്ലേ? മനുഷ്യപുത്രന്റെ വരവെങ്കിലും അങ്ങനെ തന്നെയാകും. എത്ര പേരെനിക്കറിയില്ല, എന്നാൽ നോക്കൂ, ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലൂടെയെല്ലാം അതവരായിരുന്ന സമയത്തുള്ള വചനവുമായാണ് അണവാട്ടി ഉളവാകുന്നത്. അത് ഈ അവസാനത്തെ കൂട്ടർ മാത്രമല്ല, ദൈവം ഇവിടെ നിന്നുമുള്ള മുഴുവൻ കാര്യത്തെയും എടുക്കാൻ പോവുകയാണ്. ഓ അല്ല, അതത് അത്രയേറെ ചെറുതായിരുന്നിട്ട് അത് വിസ്മയിപ്പിക്കുന്നതായിരിക്കും. അവരെ കാണാതായിട്ട് അവരെവിടെ പോയെന്ന് പോലും നിങ്ങൾക്കറിയാൻ കഴിയില്ല. ഈ അവസാന ദിവസങ്ങളിൽ അവൻ 500 പേരെ എടുത്താൽ എന്തായിരിക്കും? നിങ്ങൾ ഒരിക്കലും അതറിയുക പോലുമില്ല. 500 പേരെ കുറച്ചു ദിവസത്തിനുള്ളിൽ, 2-3 ദിവസത്തിനുള്ളിൽ എടുത്താലോ? ലോകത്തെമ്പാടുമായി അനേക ജനങ്ങളെ കാണാനില്ലെന്ന് നിങ്ങൾക്കറിയാം. അവരെവിടെയാണെന്ന് പോലും അറിയാനാകുന്നില്ല. അവരെ കുറിച്ച് ഒരിക്കലും ഒന്നും കേൾക്കാനും കഴിയില്ല. കർത്താവായ യേശുവിന്റെ രഹസ്യവരവെങ്കിൽ എടുക്കപ്പെടുന്നത് ആ വിധത്തിലായിരിക്കും. നോഹയുടെ നാൾക്കളിൽ എന്ന പോലെ മറ്റുള്ളവരും പ്രസംഗിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം, നമുക്കത് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവർ അവരുടെ മരണത്താൽ മുദ്രയിടുന്നു. അതാണ് ബൈബിൾ പറയുന്നത്. അതിന് പരാജയപ്പെടാനാകില്ല. നോഹയും മോശയും ദാവീദും ഈ സമ്പൂർണ്ണ മണവാളൻ വരുന്നതിനെ പ്രതിബിംബിച്ചിരുന്നു. അങ്ങനെ തന്നെ ലൂഥറും വെസ്ലിയും പെന്തക്കോസ്തുകളും ഒരു സമ്പൂർണ്ണ മണവാട്ടി വരുന്നതിനെ പ്രതിബിംബിച്ചിരുന്നു. ശ്രദ്ധിക്കൂ, അവളെ സൂചിപ്പിച്ചിരുന്നത് ഓരോ സമയത്തും അവൾ ചെയ്തതെന്താണ്? ഓരോ സമയത്തും ഈ സഭ ഹവ്വ ചെയ്തതുപോലെ, അവൾ അവളുടെ ആദാമിനെ നിർബന്ധിച്ചതുപോലെ, അവളുടെ പുതിയ വെളിച്ചത്തെ, അവളുടെ പദ്ധതിയെ വിശ്വസിക്കാൻ നിർബന്ധിച്ചു. അവിടെ അതുമായി മരിച്ചുപോയി. ഞങ്ങൾ, അതെ, ഞങ്ങളുടെ കൂട്ടർ ഒരുമിച്ചുകൂടും. ഓ, ഞങ്ങൾ കണ്ടെത്തിയ പുതിയ അനുഗ്രഹങ്ങളും അങ്ങനെയുള്ളതും കാണും. ഇതെല്ലാം ഹവ്വയ്ക്ക് എന്തു ചെയ്തു? നമുക്കിപ്പോൾ ഒരല്പസമയമേ ശേഷിക്കുന്നുള്ളൂ. ആദ്യത്തെ അമ്മയായ സഭയ്ക്ക്, ഒന്നാമത്തെ ആദാമിന്റെ ആദ്യത്തെ മണവാട്ടിക്ക് ഹവ്വയ്ക്ക് ഇതെല്ലാം എന്തു ചെയ്തിരുന്നു? ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾ ഇതുമായി വിയോജിക്കാൻ പോകുന്നു. എന്നാൽ അത് പാമ്പിന്റെ സന്തതിയെ ഉൽപ്പാദിപ്പിച്ചു. കൃത്യമായി, അവളുടെ ഒന്നാമത്തെ മകൻ ആദാമിന്റെ മകനായിരുന്നില്ല. അതായിരുന്നെങ്കിൽ അവന് ജന്മാവകാശങ്ങൾ ഉണ്ടാകുമായിരുന്നു. ബൈബിളിൽ യൂദാ പറയുന്നത് ആദാം, അത് ആനോക്ക് ആദാം തുടങ്ങി 7-ാമനായിരുന്നു എന്നാണ്. അത് ശരിയല്ലേ? അവൻ തുടങ്ങിയിട്ട് ആദാം തന്റെ മകനെ ജനിപ്പിച്ചു. ഷേത്ത്, ജന്മാവകാശമുണ്ടായിരുന്ന കയ്യനെ പറ്റി എന്താണ്? അവൻ ആദാമിന്റെ മകനായിരുന്നില്ല. ഷേത്ത്, പിന്നെ ഷേത്ത് ഏനോശ് ജനിപ്പിച്ചു. അങ്ങനെ ആദാമിൽ നിന്നും തലമുറ താഴേക്ക് വന്നിട്ട് അത് ആദാം തുടങ്ങി 7-ാമനായിരുന്നു. പിന്നെ കയ്യൻ അവന്റെ മകനായിരുന്നെങ്കിൽ ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും, ലൂക്കോസ് അതിനെ തിരികെ നോക്കുമ്പോൾ പോലും കയ്യൻ ആദാമിന്റെ മകനാണെന്ന് എവിടെയും പറയുന്നില്ല. പിന്നെ അവൻ അല്ലായിരുന്നെങ്കിൽ അവൻ ആരുടെ മകൻ? അവൻ ആദാമിന്റെ മകനായിരുന്നെങ്കിൽ അവൻ ആദ്യത്തെ മകനായി, അവന് സകല ജന്മാവകാശങ്ങളും ഉണ്ടായിരിക്കുമായിരുന്നു. ഓ, അവിടെയാണ് ആ ജഡീക സഭ. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? അതെന്തോ ചിലത് അംഗീകരിച്ചു. വചനത്തിന് പകരം അത് വ്യഭിചാരമായിരുന്നു. പെന്തക്കോസ് ജനങ്ങളെ, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ശരി, അവൻ ഹവ്വയ്ക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത എന്താണ്? പാമ്പിന്റെ സന്തതിയെ. സംഘടനാസഭയാൽ അത് ഈ അന്ത്യകാലത്ത് ചെയ്തിരിക്കുന്ന എന്താണ്? വചനത്തെ നിരസിച്ചുകൊണ്ട് വീണ്ടും പാമ്പിന്റെ സന്തതിയെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. അവൻ സമർപ്പിച്ചത് എന്താണ്? രക്തമായിരുന്നില്ല, പഴങ്ങളും മറ്റുമായിരുന്നു. വചനത്തിന്റെ വെളിപ്പാടിനാൽ, ദൈവത്തിന്റെ വചനം അത് എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ ആബേൽ വിശ്വാസത്താൽ ദൈവത്തിന് കയ്യനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. അവന്റെ യാഗത്താൽ സ്വയം വചനം തന്നെ അവനിലൂടെ പ്രതിബിംബിച്ചു കാണിച്ചു. ഓ, കയ്യൻ പോയിട്ട് നിലത്തിലെ ഫലങ്ങളെ കൊണ്ടുവന്നു. ഹവ്വ ഒരു ആപ്പിൾ തിന്നു എന്നാണ് അവൻ കരുതിയത്. ഏറെ മതതത്വ വേദശാസ്ത്ര സെമിനാരികൾ അതിനെ ഇപ്പോൾ ഒരു ആപ്രിക്കോട്ട് എന്ന് മാറ്റിയിരിക്കുന്നു. അത് വ്യഭിചാരമായിരുന്നു. ബൈബിൾ അറിയുന്ന ആർക്കും അതറിയാം, തീർച്ചയായും അതായിരുന്നു. ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ ഹവ്വയിൽ പാമ്പ് സന്തതി ഉൽപ്പാദിപ്പിച്ചത് വചനത്തു നിന്നും ദൂരമാക്കിയിട്ടാണ്. റോമിലെ നിഖ്യായിൽ വെച്ച് 2-ാമത്തെ ഹവ്വയും അതേ കാര്യം തന്നെ ചെയ്തു. അതിനാൽ അവൾക്ക് എന്ത് കിട്ടി? ഒരു കൂട്ടം സംഘടനാസഭാ കുഞ്ഞുങ്ങൾ. അത് ശരിയാണ്, ഓ, ധാർമ്മികമായി ശരിയാണ്, തീർച്ചയായും നല്ലതാണ്. എന്നാൽ അതിനെപ്പറ്റി എന്താണ്? അവരുടെ മതവിശ്വാസത്തിലൂടെ മരിച്ചുപോയി. അതുതന്നെ ഇപ്പോഴും വചനത്തെപ്പറ്റി കയ്യിലുണ്ടായിരുന്ന വെളിപ്പാട് തന്നെ ഇവയെല്ലാം ചെയ്തിരിക്കുന്ന ഇവർക്കുമുണ്ടായി. എന്താണ്? അവളോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അന്ത്യകാലത്ത് ഈ ഹവ്വയ്ക്ക് ഇപ്പോൾ എന്തെല്ലാം വാഗ്ദാനങ്ങളുള്ളത്? സമാപിക്കുമ്പോൾ ഇത് നന്നേ ശ്രദ്ധിക്കൂ. അന്ത്യകാലത്ത് ഈ മണവാട്ടിക്കുള്ള വാഗ്ദത്തങ്ങൾ എന്താണ്? ധനാഠ്യം, ലവദിക്ക, മഹത്തായ നാമം, മഹാനായ വ്യക്തി, ഉജ്ജ്വലം. എന്നാൽ മരിച്ച നഗ്നനായി അതറിയാതെയും ഇരിക്കുന്നു. അങ്ങനെയാണ് സഭാകാലം അവസാനിക്കുന്നത്. എന്നാൽ അവൾ വചനത്തെ നിരസിക്കുന്നു. മത്തായി 24:24 അവളിൽ യാഥാർത്ഥ്യമാക്കേണ്ടതിനാ അവൾ വളരെ ശബ്ദ കോലാഹലത്തോടും വളരെയേറെ ഇതിനും വളരെയേറെ സാമൂഹ്യ പദവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായി, അതെ, ഞങ്ങൾക്ക് അധികാരമുണ്ട്, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്നു. ശക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ ആത്മാവ് നൃത്തമാടി അന്യഭാഷയിൽ സംസാരിച്ചിട്ട് ദൈവത്തിന്റെ വചനം സത്യമായിരിക്കെ പരിശുദ്ധാത്മാവിലായിക്കൊണ്ട് അതിനെ നിരസിക്കുന്നെങ്ങനെയാണ്? അതിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. സകല വചനത്താലും ദൈവം ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായും അവൻ അതുതന്നെ അർത്ഥമാക്കുന്നു. മറ്റൊരു രീതിയിലും അതിനെ വ്യാഖ്യാനിക്കരുത്. ബൈബിൾ അത് പറയുന്നു. അതായത് അത് സ്വയമായ വ്യാഖ്യാനങ്ങളാൽ ഉളവാകുന്നതല്ല. അവനതെങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ അങ്ങനെ തന്നെ പറയുക. ശ്രദ്ധിക്കൂ, ഒരു കപടമായ ശക്തി. അതുതന്നെയാണ് സാത്താൻ കൃത്യമായും യേശുവിന് കൊടുക്കാൻ ശ്രമിച്ചതും. അവിടെ കയറി അവൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുക. ജനങ്ങൾ അത് ചെയ്യുന്നു. ലോകസഭാസമിതിയും അവരെല്ലാവരും തന്നെ അത് ചെയ്യുന്നു. അവൻ ചോദിക്കുന്നു, അവനോട് യുദ്ധം ചെയ്യാൻ ആർക്കഴിയും? ബൈബിൾ പറയുന്നു, അത് ഈ വരാൻ പോകുന്ന മൃഗത്തിന്റെ പ്രതിമയാകുന്നു. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് കടക്കാമായിരുന്നു. എന്നാൽ നമുക്കതിലേക്ക് കടക്കാൻ സമയമില്ല. ശ്രദ്ധിക്കൂ, യേശു രണ്ടാമത്തെ വചനമായ ആദാം, അവളുടെ ദിവസത്തിൽ, അത് ഈ അവസാനിക്കാൻ പോകുന്ന സഭാകാലത്തിലെ സഭയാണ്. അവസാനത്തെ സഭാകാലം ലവോദിക്കയാകുന്നു. എത്ര പേർക്ക് അതിനാമേൻ പറയാൻ കഴിയും? അവൾ ചെയ്യുന്ന എന്താണ്? അവൾ ആ മഹത്തായ അവസ്ഥയിലേക്ക് കടക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ശീതോഷ്ണവാൻ, ദൈവപ്രിയമില്ലാത്തവൻ. അവൾ ചെയ്തു പോകുന്നത് എന്താണ്? ഇപ്പോൾ ആദാം കണ്ടു, ഹവ്വ അതറിഞ്ഞുകൊണ്ട് തന്നെ, അതല്ല കരുതിക്കൂട്ടിയല്ല, അറിയാതെയാണ് വഞ്ചിക്കപ്പെട്ടത് എന്നറിഞ്ഞിട്ട് ആദാം അവളെ വീണ്ടെടുക്കാനായി അവളോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആദാമല്ല വഞ്ചിക്കപ്പെട്ടത്, ആ കാരണത്താലാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്നും അവൻ സ്ത്രീയെ വിലക്കിയിരിക്കുന്നത്. കാണുന്നു, ആദാം ലംഘനത്തിൽ അകപ്പെട്ടില്ല, എന്നൊരിക്കലും ഹവ്വ അകപ്പെട്ടിരുന്നു. അതിനാൽ ആ കാരണത്താൽ അവൾ ഉപദേശിക്കാൻ പാടില്ല. നോക്കൂ, ഒരു മനുഷ്യന് മേൽ അധികാരം നടത്താനോ അങ്ങനെയുള്ള ഒന്നും പാടില്ല. അതാണ് വചനം പറയുന്നത്. നിങ്ങൾ പറയും, അതെ ഇത് അത് എന്തു ചെയ്യുന്നു എന്നോ ഇത് എന്തു ചെയ്യുന്നു എന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. സഹോദരാ സഹോദരി, അത് വചനം എന്തു പറയുന്നു എന്നതാണ് ഞാനത് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായാണ് ശ്രമിക്കുന്നത്. നോക്കൂ, അതാണ് വചനം എന്തു പറയുന്നു എന്നുള്ളത്. നാം വചനത്താൽ ജീവിക്കുന്നു. എന്തെങ്കിലും തെളിവുണ്ടോ എന്നോ, അതല്ല ജഡീകമായ എന്തെങ്കിലും ചില പ്രവൃത്തി പരിചയം ഉണ്ടെന്നോ അല്ല, അതിനിതുമായി ഒന്നും ചെയ്യാനില്ല. അത് വചനം നിരസിക്കുന്നെങ്കിൽ അത് ഏത് വിധത്തിലുള്ള പ്രവൃത്തി പരിചയമായാലും അത് പ്രവർത്തിക്കില്ല. അനേകർ എന്റെ അടുക്കൽ വന്ന് പറയും, ഞാൻ പ്രവചിച്ചിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ അന്യഭാഷ സംസാരിച്ചു, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, സുവിശേഷം പ്രസംഗിച്ചു, ഒരു ദിവ്യത്വത്തിന്റെ ബിരുദമുണ്ട്. പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എനിക്ക് നിങ്ങൾ അറിയുക പോലുമില്ല. വചനം അങ്ങനെ പറയുന്നു എന്നറിഞ്ഞ ശേഷം ഏതെങ്കിലും വ്യവസ്ഥയോ ഏതെങ്കിലും സംഘടനയോ എന്തെങ്കിലും അങ്ങനെ പറയുന്നെങ്കിൽ, ഓ എന്റെ സ്നേഹിത, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രിയ സഹോദരനായി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരട്ടെ. നന്നേ ശ്രദ്ധിക്കൂ, ഇപ്പോൾ ആദ്യത്തെ ആദാം ഹവ്വയോടൊപ്പം പുറപ്പെട്ടു പോയി. കാരണം അവൾ വഞ്ചിക്കപ്പെട്ടു. എന്നാൽ ഈ ലവോദിക്കയിൽ വ്യത്യസ്തമായി അറിയാനായി ഇവിടെ ആരെങ്കിലും ഉണ്ടായിരിക്കും. അവൾ അറിയുകയും ചെയ്യും. അതെ സർ, കാരണം അവളുടെ കിടക്കയിൽ നിന്നും അവനെ അവൾ പുറത്താക്കിയിരിക്കുന്നു. അവളുടെ മുറിയിൽ അവൻ പുറമേയായിരുന്നിട്ട് തിരികെ കടക്കാൻ ശ്രമിച്ചുകൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും അവൾക്ക് സംസ്കാരമുണ്ടായിട്ട് അവൾ ഉന്നതങ്ങളിലിരിക്കുന്നു. അവളായിരുന്നു, ഓ എന്റെ, ഒന്നിന്റെയും ആവശ്യമില്ലെന്ന് അവൾ പറയുന്നു. എന്നാൽ അവൾ നഗ്നയും അരിഷ്ടയുമാണെന്നോ അറിയുന്നുമില്ല. ആ സഭയാണ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ നോക്കുന്നത്. ശ്രദ്ധിക്കൂ, അവൾക്ക് ശക്തിയുണ്ട്, കപടശക്തി. അവൾ വചനത്തിന്റെ ഒരു ഭാഗം എടുക്കുന്നു, അതിന്റെ ശേഷിക്കുന്ന ഭാഗം എടുക്കുന്നില്ല. സർവഥാ പറയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കളവെന്താണ്? അതിൽ 99% സത്യമുണ്ടായിരിക്കണം. ഇപ്പോൾ ആരെങ്കിലും പറയുകയാണ്, വില്യം ബ്രൺഹാം ഇന്ന പ്രത്യേക തീയതി ടെക്സൻ ഹൂസ്റ്റണ്ട ഇന്ന ഭാഗത്തായിരുന്നു, അവന് കഴിയുന്നിടത്തോളം മദ്യപിച്ചു, അതൊരു കളവാണ്. കാണുന്നോ? ഓ പറയും, ഇല്ല, അവൻ അരിസോണയിലെ ഫീനിക്സിലായിരുന്നു, അവൻ ക്രിസ്തീയ വാണിജ്യക്കാരോട് പ്രസംഗിക്കുകയായിരുന്നു, അവൻ ഇന്ന പ്രത്യേക വിഷയത്തിൽ സംസാരിച്ചു, അനേകർ അവിടെ ഉണ്ടായിരുന്നു, അവർ ഏകദേശം 10:30 വരെ അത് കേട്ടു. പിന്നെ 10:30 അവൻ എന്തു ചെയ്തു നിങ്ങൾക്കറിയാമോ? അവിടേക്ക് പുറപ്പെട്ടു പോയി, മദ്യം വാങ്ങി അത് കുടിച്ചു. ഇപ്പോൾ അതൊരു കളവാണ്, അതിന്റെ ബാക്കി ഭാഗമെല്ലാം സത്യമായിരുന്നു. നോക്കൂ, അത് സത്യമാണെന്നതുപോലെ തോന്നിക്കുകയും അത് ചതിക്കുന്നതുമാകുന്നു. അങ്ങനെയാണ് ഇന്ന് ജനങ്ങൾ ചെയ്യുന്നത്. അവർ അത്രയും സത്യമുണ്ടായിരുന്നിട്ട് അവർ വൃതന്മാരെയും തെറ്റിക്കുന്നു. എന്നാൽ ഒരു വചനം എല്ലാമായി അതെടുക്കുന്നു. മാത്രമല്ല, ഞാനത് ബൈബിൾ നിന്നും തെളിയിച്ചു മരിക്കുന്നു. ശ്രദ്ധിക്കൂ, അവൻ അവളോടൊപ്പം പുറപ്പെട്ടു പോയതല്ല, അവൾ അവനെ പുറത്താക്കി. വചനത്തെ അവനെ നിരസിച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാം ഇതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഇതൊരു ദാരുണമായ കാഴ്ചയാണ്. ബാബിലോണിലായിരുന്നതുപോലെ തന്നെ മനുഷ്യൻ താൻ സ്വയമായി കൈവരിക്കാൻ ശ്രമിക്കുന്നതിൽ അവൻ ഒരിക്കലും നിർത്തുന്നില്ല. നോഹയുടെ നാൾ കിളന്ന പോലെ നോഹ എത്രമാത്രം പ്രസംഗിച്ചെന്നോ മുന്നറിയിച്ചെന്നോ കാര്യമാക്കിയില്ല. ഒരു ചെറിയ നന്മ പോലും ചെയ്തില്ല. ആഹാബിന്റെ നാൾക്കളിൽ അവൻ തന്റെ സ്വന്തം അപ്പം ഉണ്ടാക്കിക്കൊണ്ട് അവനെ സ്വയം നരകത്തിലേക്ക് അയച്ചു. അത് കൃത്യമായിട്ടുമാകുന്നു. അവൻ അവന്റെ തനതായ അപ്പമുണ്ടാക്കി. അങ്ങനെ ആ കണ്ണി പൊട്ടിപ്പോകണം. അതവനെ സ്വയം നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആഹാബിനെയും ഈസബേലിനെയും പോലെയാണ്. അവരെന്നാൽ അതിന്റെ കാര്യം എന്താണെന്നാൽ അവർ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നവർ ചിന്തിച്ചിരുന്നില്ല എന്നതാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അവർ നിങ്ങളെ കൊല്ലുകയും അവരത് ദൈവത്തിന് ചെയ്യുന്ന ഒരു സേവയാണ് ചിന്തിക്കുന്ന ഒരു സമയം വരുമെന്ന് യേശു പറഞ്ഞു. നിങ്ങൾക്കറിയാം, എന്റെ ഈ പുതിയ പുസ്തകം പുറത്തു വരുവോളം കാത്തിരിക്കും. പ്രൊട്ടസ്റ്റാന്റ് സഭയെ റോമൻ കത്തോലിക്ക സഭയുമായി ഒരുമിപ്പിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞതിന് കഴിഞ്ഞ രാത്രിയിൽ അവർ ചിലരെ വെടിവെച്ചു കൊന്നിരുന്നു. എന്റെ ഒരു സുഹൃത്തിന്റെ കെട്ടത്തിലൂടെ 3 വെടിഗുണ്ടകൾ കടന്നുപോയി. അവരിൽ നിന്നും കട്ടിച്ചു മാറിപ്പോയി. ഈ പുസ്തകം അതിന്റെ പ്രചാരം നടത്തട്ടെ. അവർ പാപം ചെയ്യുന്നു വിചാരിക്കുന്നില്ല, ശരിയായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് വിചാരിക്കുന്നു. അവർ ചിന്തിക്കുന്നത് അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അതറിയുന്നതുമില്ല. യഹൂദന്മാർ യേശുവിനെ കൊന്നപ്പോൾ ഒരു ശരിയായ കാര്യം ചെയ്യുന്നു എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. കാരണം അവരുടെ സഭാപദേശം അവൻ തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. ഓ, അവർക്ക് വേണ്ടി അവൻ പറഞ്ഞു. അവർ ജീവിച്ചിരിക്കേണ്ടതായ അതേ അപ്പത്തെ തന്നെ അവർ ക്രൂശിലെറ്റിക്കളഞ്ഞു. ഇപ്പോൾ അന്ന് ജീവനായി ആരെല്ലാം അവനെ സ്വീകരിച്ചിരുന്നോ, നിത്യജീവനായി അവർ അവനാൽ ജീവിക്കുകയും അവന്റെ ഭാഗമായിരിക്കാൻ, ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കാൻ അവർക്കവൻ അധികാരം കൊടുക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? പച്ചക്കറി അല്ലെങ്കിൽ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ കട്ടിയുള്ള സൂപ്പിൽ കയ്പ്പൻ ചുരയ്ക്ക പോലെ അവർ അവരുടെ മതതത്വ വേദശാസ്ത്രത്തിന്റെ പള്ളിക്കൂടത്തുനിന്നുമായിരുന്നു. അവർക്ക് ജീവന്റെ അപ്പമായ യേശുവിനെ വേണ്ടായിരുന്നു. അവർക്കവനെ ആവശ്യമില്ലായിരുന്നു. അവർ അവനെ അവരുടെ സഭയിൽ നിന്നും പുറത്താക്കി. അവർ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ എന്തു ചെയ്യുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ ചോദിക്കും, താങ്കൾ അത് മാറ്റാൻ പോകുന്നു എന്നാണോ ചിന്തിക്കുന്നത് ബ്രദ്ബണഹ? ഇല്ല സാർ, എന്നാൽ ഞാൻ സംസാരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരോടാണ്. അവർ അവനെ പുറത്താക്കിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? അവർ അവരുടെ പച്ചക്കറി അല്ലെങ്കിൽ ഇറച്ചി ഉണ്ടാക്കിയ കട്ടിയുള്ള സൂപ്പ് എടുത്ത് ലോകവുമായി കൂട്ടിക്കുഴച്ച് എന്തിന്റെയെങ്കിലും ചില സിദ്ധാന്തങ്ങളും മറ്റും അതുമായി ഒരുമിച്ച് കൂട്ടിക്കലർത്തി അതിനെ ഒരു സെമിനാരുടെ പച്ചക്കറി അല്ലെങ്കിൽ ഇറച്ചി ഉണ്ടാക്കി കട്ടിയുള്ള സൂപ്പാക്കി തീർത്തു. അതിനെ സൗഖ്യമാക്കുന്ന 7 അവരെടുക്ക് നിരസിക്കുന്നു. ആ ദിവസത്തിൽ അവർ അത് ചെയ്തില്ലേ? ഏലിയാവിന്റെ കയ്യിൽ ചില ഭക്ഷണങ്ങളുണ്ടായിരുന്നു. ആ ഭക്ഷണം ക്രിസ്തുവായി, ഭോജനയാഗമായി. എല്ലാ നിലവും ഒരുപോലെയായിരുന്നു. ഓരോ വിത്തിന്റെയും തോടിനെയും അതിനെ അരക്കണം അവരുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്താനായി. അഥവാ കലത്തിലുള്ള അവരുടെ മരണത്തിൽ അവൻ അതിനെ അവിടെ എറിഞ്ഞു. ഇന്നവർക്ക് കലത്തിൽ മരണമുണ്ട്. അവർക്ക് ഏലിയാവിന്റെ ഭക്ഷണം, ക്രിസ്തു, ആ അപ്പം, വചനത്തെ ആവശ്യമില്ല. ഇല്ല സാർ, അത് പാരമ്പര്യമായിരിക്കുന്നു. അവർ അത് കഴിക്കില്ല. പോയി അത് കഴിക്കുക. ലോകം മരിക്കും എന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ അവരും മരിക്കും. അവരുടെ കലത്തിൽ വിഷമുണ്ട്, അവരുടെ മതതത്വ വേദശാസ്ത്രത്തിന്റെ കലത്തിൽ. അവരെ ഈ ഭക്ഷണത്തെ അംഗീകരിക്കില്ല. ഇല്ല സാർ, അവർ അത് ചെയ്യില്ല. ഇപ്പോൾ അവർ അതിൽ നിന്നും നിങ്ങളെ പുറത്താക്കിക്കളയുന്നു. അതുമായി യാതൊന്നും തന്നെ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ ഹവയ്ക്ക് ഒന്നാമത്തെ ഹവയോട് ചെയ്തതുപോലെ പെന്തക്കോസ് നാളിൽ വീണ്ടും അപ്പം കൊടുത്തിട്ട് റോമിന്റെ കട്ടിയുള്ള പുറന്തോടിന് കീഴിൽ ഉപദ്രവത്താലും രക്തസാക്ഷിത്താലും മരണത്തിന്റെ കീഴിൽ പോയി. എന്നാൽ അവളുടെ സഹോദരി ഒരു വേശ്യയായി തീർന്നു. ബൈബിൾ പറയുന്ന അതല്ലേ? അത് ശരിയാണ്. അവൾ എന്തു ചെയ്തു? അവൾ നേരെ ലോകത്തിലേക്ക് പോയി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. അതിന് ആമേൻ ആർക്ക് പറയാം? വെളിപ്പാട് 17. വേശ്യകളും അവളുടെ പുത്രിമാരും, പുരുഷനല്ല, സ്ത്രീകൾ, സഭകൾ, സംഘടന അവളെ ഒരു വേശ്യയാക്കി തീർക്കുന്ന എന്താണ്? അവൾ വചനത്തെ നിരസിച്ചിട്ട് സംഘടനാ സഭയെടുത്തു. അവളൊരു വേശ്യയായി തീർന്നു. അവളുടെ കുഞ്ഞുങ്ങൾ ചെയ്തെന്താണ്? അവർ വ്യഭിചാരിണികളായിരുന്നു. അത് അതേ കാര്യം തന്നെ ചെയ്തു. വചനത്തെ നിരസിച്ചിട്ട് സംഘടന എടുത്തു. അവളുടെ മക്കൾ, പുത്രികൾ, സഭകൾ അവയെടുത്തു. അതിലേക്ക് നോക്കുക. പ്രവചനത്താൽ ഞാനിത് പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കുമോ? അതിനെപ്പറ്റി വലിയ കുടുംബം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. അവരെല്ലാം തിരികെ ഒരുമിച്ച് വരാൻ പോകുന്നു. പണ്ടത്തെ അമ്മ അവരുടെ കുഞ്ഞുകുട്ടികളെ തിരികെ എടുക്കാൻ പോകുന്നു. എങ്ങനെയും അവരെല്ലാവരും ഒരുപോലെയാണ്. അവർ ഒന്നാകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെയും സഭയുടെയും സമയം ഇതാകുന്നു. സഭയും വചനവും ശരിക്കും ഇവിടെ വെച്ച് തന്നെ ഒന്നായിത്തീരുന്ന സമയം ഇതാകുന്നു. കാരണം അതിനായിട്ടാണ് അവൻ വരുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് വേണ്ടിയല്ല. അല്ല സാർ, ഗോതമ്പിന്റെ ഒരു വിത്തുണ്ടായിരിക്കണം. ഇപ്പോൾ പ്രകൃതിയെ ശ്രദ്ധിക്കൂ. നാം ഈ ധ്യാനത്തോടെ അവസാനിപ്പിക്കുകയാണ്. പ്രകൃതിയെ ശ്രദ്ധിക്കൂ. ഒരു മനുഷ്യൻ ഗോതമ്പ് നടുന്നു. അവരൊരു പുസ്തകം എഴുതി. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും, നിങ്ങളിൽപ്പെട്ട ഏകദേശമുള്ള മതതത്വ വേദശാസ്ത്രം എല്ലാവരും അത് വായിച്ചിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. നിശബ്ദനായ ദൈവം എന്ന് പേരിട്ടിരിക്കുന്നു. അത് പുസ്തക സ്റ്റോറിൽ നിന്നോ പുസ്തകങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്നോ പുസ്തകങ്ങൾ വിൽക്കുന്നിടത്തുനിന്നോ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നിശബ്ദനായ ദൈവത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു നാസ്തികൻ ചോദിക്കുന്നത്, ഇരുണ്ട യുഗത്തിൽ കൊച്ചുകുട്ടികളെ തീയിലിട്ട് ചുട്ടരിച്ചപ്പോൾ അവിടെ ഇരുന്നത് കണ്ടിരുന്ന ഒരു ദൈവമുണ്ടെന്ന് എങ്ങനെ നിങ്ങൾ കരുതാനാകുന്നു? സ്ത്രീകളുടെ നീളമുള്ള മുടിയെ ഒരിടത്തുറപ്പിച്ചിട്ട് കത്തിച്ചിരുന്നു. ഒരു കാളയെ ഒരു കൈയിലും മറ്റേതിനെ മറ്റേ കൈയിലും കെട്ടിയിട്ട് അവയെ രണ്ടു വശത്തേക്കും വലിക്കും. കാരണം അവർ ക്രൂശ രൂപത്തെ ചുംബിച്ചിരുന്നില്ല. മാത്രമല്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നില്ലേ? പറയുന്നു, ദൈവം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ആ ചെറിയ കുഞ്ഞുങ്ങളെ ചുട്ടരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെ? നോക്കൂ, അത് പ്രാകൃത ജഡീക മനസ്സാകുന്നു. കാണുന്നു, നോക്കൂ, ഒരു ഗോതമ്പ് നിലത്തേക്ക് പോയി, അതവിടെ കിടന്ന് അഴുകേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ആ പെന്തക്കോസ് സഭയ്ക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അവിടെ കിടന്നു മണ്ണിലേക്ക് പോയി മരിക്കുക, വീണ്ടും ജീവനെ കൊണ്ടുവരേണ്ടതിന് അതിന് അഴുകേണ്ടതുണ്ട്. അത് ശരിയല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇപ്പോൾ ഇതാണ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള എന്റെ ചിന്തകൾ. ഇപ്പോൾ ഇതിനെല്ലാം കൂട്ടി അവസാനിപ്പിക്കാനായി നമുക്ക് പ്രകൃതിയെടുക്കാം. എല്ലാ വസ്തുക്കളിലും കൂടെ ദൈവം സമാന്തരമായി പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കുന്നു? നോക്കൂ, അവൻ ലോകത്തെ ഉളവാക്കി. അവൻ മനുഷ്യനെ വീണ്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ലോകത്തെയും വീണ്ടെടുക്കുന്നു. ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന എന്താണ്? അവൻ വിശ്വസിക്കുന്നു, പിന്നെ സ്നാനമേൽക്കുന്നു, പിന്നെ അവൻ രക്തത്താൽ കഴുകപ്പെടുന്നു. വിശുദ്ധീകരണം, അത് വെസ്ലിയുടെ സന്ദേശമായിരുന്നു. പിന്നെ അവൻ പരിശുദ്ധാത്മാഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അവനിൽ നിന്നും ലോകത്തെ എടുത്തു മാറ്റുന്നു. അവൻ ആത്മാവിനാൽ നിറയുന്നു. അത് വചനമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു? ഇപ്പോൾ എന്തെന്ന് ശ്രദ്ധിക്കൂ, ദൈവം തന്റെ ലോകത്തെ അതേ വിധത്തിൽ തന്നെ വീണ്ടെടുക്കാൻ പോകുന്നു. മണവാട്ടിയുടെ ഭാവിയിലെ വീടും മണവാളനും തേപ്പിലായി ഇത്ര പേർ കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ഞാനതിനെ അവിടെ കൊണ്ടുവന്നിരുന്നു. കർത്താവ് എനിക്കത് തന്നു. അവൻ എനിക്ക് തന്നതുപോലെ തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. നോക്കൂ, ആദ്യത്തെ കാര്യം വചനത്തിലെ ആദാമിന്റെ വീഴ്ചയാൽ ലോകം കുറ്റം വിധിക്കപ്പെട്ടു. നോഹയുടെ പ്രസംഗം നീതീകരണത്തെ കൊണ്ടുവന്ന് ദൈവം വെള്ളത്താൽ ഭൂമിയെ സ്നാനപ്പെടുത്തി. അതിനെ തുടർന്ന് പുത്രൻ വന്നു. അതിന്മേൽ അവൻ രക്തം ചിന്തി. അവന്റെ സ്വന്തമായതിനെ അവകാശപ്പെടാനായി അതിനെ നീതീകരിച്ചു. പിന്നെ അവസാനം സമാപിപ്പിക്കാനായി, പുതുതാക്കാൻ, ഓരോ അളവിനെയും ലോകത്തെയും കത്തിയരിയിക്കാനായി തീയയക്കും. അത് ആകാശത്ത് 1000 മൈൽ മേലെയായി പോകും. പിന്നെ എന്താണ്? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഞാൻ ആ വിധ നഗരത്തെ കണ്ടു, പുതിയ യെരുശലേം. സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധി അലങ്കരിച്ച് മണവാട്ടിയെ പോലെ, തന്റെ ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ നോക്കൂ, ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. പിന്നെ ദൈവവും മനുഷ്യനും നോക്കൂ, അതേ കാര്യം തന്നെ യേശുവുമായിട്ടാകുന്നു. അവൻ വെള്ളത്തിൽ സ്നാനമേറ്റു. അവൻ തന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യുകയായിരുന്നു. അവൻ ആരംഭത്തിൽ തന്നെ പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നു. പിന്നെ അവൻ തന്റെ കൈകളെ ഉയർത്തുകയും ഇവിടെ ഇതാ പ്രാവ് കുഞ്ഞാടിനെ പോലെ ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ പ്രാവിനെ വയ്ക്കുമ്പോൾ ദൈവം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവൻ ആ ജീവന്റെ ഭാഗത്തെ അവകാശപ്പെട്ടു. അത് ഭൂമിയുടെ ഭാഗമായി പ്രാകൃതപ്പം യേശുവിനെ നമ്മെ പോലെ തന്നെ കഴിക്കണമായിരുന്നു. എന്നാൽ അതിപ്പോൾ ദൈവം അവകാശപ്പെടുന്നു. അവിടെ അത് യാതൊന്നും പിടിച്ചുവെക്കില്ല. മരണം അത് പിടിച്ചുവെക്കില്ല. പറഞ്ഞു, ഈ മന്ദിരം നശിപ്പിക്കൂ, ഞാനതിനെ വീണ്ടും ഉയർപ്പിക്കും. പുരുഷനും സ്ത്രീയും ദൈവത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ പൂർണ്ണമാക്കുകയാണ്. ഒരു ഇടവേളയ്ക്കായിട്ടല്ല, ഏതെങ്കിലും ഒരു സംഭ്രമത്താൽ അല്ല. എന്നാൽ വചനവും അവനും വാസ്തവമായി ഒന്നായി തീരുമ്പോഴാകുന്നു. ദൈവം ആ വ്യക്തിയെ രക്ഷിച്ച് ലോക കാര്യങ്ങളിൽ നിന്ന് വിശുദ്ധീകരിച്ച് അവനിൽ നിന്നും ലോകത്തിലെ സകലതും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും ദൂരമാക്കി നവീകരിച്ചുകൊണ്ട് പുറത്താക്കിയിട്ട് ആ മനുഷ്യൻ ജീവിച്ച് വചനത്താൽ ജീവിക്കുന്ന ആ പുരുഷനിലോ സ്ത്രീയിലോ കൂടെ സ്വയം അവനെ പ്രതിബിംബിക്കുന്നു. നോക്കൂ, ആ ഭൂമിയാണ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഭൂമിയെ വീണ്ടെടുത്തിട്ട് അവൻ അതേ വിധത്തിൽ തന്നെ അതിനുപയോഗിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഒരു ഗോതമ്പിന്റെ വിത്ത് ഭൂമിയിലേക്ക് വീഴുന്നു. ഇപ്പോൾ ഭൂമിയിലേക്ക് വീണ ഗോതമ്പ് വിത്ത് യേശുവായിരുന്നു. അതിനെ സമ്പൂർണമാക്കിയ ശേഷം അതിനുള്ളിൽ അതിന് ജീവനുണ്ടായിരുന്നു. മോശ ഉയർത്തെഴുന്നിട്ടില്ല, ആദാം ഉയർത്തെഴുന്നിട്ടില്ല, അവരിൽ ആരും തന്നെ ഉയർത്തെഴുന്നിട്ടില്ല. എന്നാൽ ഈ സമ്പൂർണനായവൻ, ഓരോ വിധത്തിലും വചനത്തെ പ്രതിബിംബിച്ച് കാട്ടിയവൻ, സകല വചനം കൊണ്ടും അവൻ ജീവിച്ചിരുന്നു. അതിന് എത്ര പേർ കാമൻ പറയാനാകും? സകല വചനത്താലും അവൻ ജീവിച്ചിരുന്നു. എന്ന് സംഭവിച്ചു, അവർ അവനെ കലറിവെച്ചു. എന്നാൽ 3 നാളുകൾ അവൻ അവളെ വലിച്ചു തുറന്നിട്ട് വീണ്ടും പുറത്തു വന്നു. കാണുന്നു, ഇപ്പോൾ ഇവിടെ സഭ വീണ്ടും കടന്നു വരുന്നു. നോക്കൂ, വീണ്ടും മേഘങ്ങളിലേക്കുള്ള അടുക്കപ്പടലേക്ക്, ആ സമ്പൂർണ്ണയിലേക്ക് വരികയാണ്. ആദ്യത്തെ സംഘടനയായി റോമിലെ നിഖ്യായുടെ നിലത്തു വീണ ശേഷം സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? അത് ശരിയെന്നതിന് എത്ര പേർ കാമൻ പറയാനാകും? അവൾ ചെയ്തെന്താണ്? അവൾ താൽക്കാലിക പുനരുത്ഥാനത്തിലൂടെ വീണ്ടും പുറത്തേക്ക് വന്നു. അവൻ നോഹയിലൂടെ ശ്രമിച്ചത് തന്നെ ലൂഥറിലൂടെ ശ്രമിച്ചു. എന്നാൽ അവൻ എന്തു ചെയ്തു? അവൻ വചനത്തെ പരാജയപ്പെടുത്തി. അവൻ സംഘടനയായി അത് ചെയ്തെന്താണ്? അതൊരു ഗോതമ്പിന്റെ ധാന്യം പുറത്തു വരുന്നത് പോലെയാണ്. ധാന്യം പുറത്തേക്ക് വരുമ്പോൾ ആദ്യം പുറത്തു വരുന്നതാണ് ചെറിയ രണ്ട് ഇതളുകൾ. ഇപ്പോൾ വളരെ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രാകൃതമായി കടന്നു വരുന്ന എന്താണ്? നാം ആത്മീയമായതിനെ പ്രാകൃതവുമായി, ആത്മീയപ്പത്തെ പ്രാകൃതവുമായി പിന്തുടർന്ന് പൂർത്തീകരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? ഈ മനുഷ്യന് എങ്ങനെ അപ്പമായിരിക്കാൻ കഴിയും? ശ്രദ്ധിക്കൂ. സഭ കടന്നു വന്നപ്പോൾ അവളൊരു ചെറിയ ഇലയായിരുന്നു. ഇപ്പോൾ അത് മണ്ണിലെ കടന്നു പോയിരുന്ന ധാന്യത്തെ പോലെ ഒരുപോലും കാണപ്പെട്ടിരുന്നില്ല. എന്നാൽ അത് ജീവന്റെ ഒരു വാഹിനിയാകുന്നു. കാണുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ആ മനുഷ്യൻ പറയും, ഓ, എനിക്ക് ഗോതമ്പിന്റെ ഒരു നിലം കിട്ടിയിരിക്കുന്നു. അപ്പോഴും അതായിരുന്നില്ല, സംഭവനീയമായും അവന് കിട്ടി. എന്ത് സംഭവിച്ചു? അടുത്തു കടന്നു വന്നത് സിംഗ്ലിയായിരുന്നു. അത് ലൂഥറിന് ശേഷം കടന്നു വന്ന മറ്റൊരു പ്രസ്ഥാനമായിരുന്നു. അപ്പോഴും അതായിരുന്നില്ല, അതൊരു ഇതളായിരുന്നു. പിന്നെ തണ്ട് കാൽവിനും അങ്ങനെയും മറ്റുമായി അനേക ഇതളുകളെ പുറപ്പെടുവിച്ചു, പുറത്തേക്ക് വന്നു. അവസാനം ആംഗ്ലിക്കൻ സഭ ഉയർന്നു വന്നു. എല്ലാ ഇതളുകളും അവസാനിച്ചു. നോക്കൂ, അവയെല്ലാം തന്നെ കൃത്യമായും ഒരുപോലെ കാണപ്പെട്ടിട്ട് ഒരേ കാര്യം തന്നെയായിരുന്നു. പിന്നെ സംഭവിച്ചു, ഗോതമ്പിന് മാറ്റം വരാൻ തുടങ്ങി, വിത്തിന് മാറ്റം വരാൻ തുടങ്ങി, സകലത്തിനും മാറ്റം വരാൻ തുടങ്ങി. എന്ത് കടന്നു വന്നു? ഒരു തൊങ്ങൽ. ഒരു പക്ഷേ നിങ്ങളതിനെ തൊങ്ങൽ വെക്കുന്നു എന്ന് പറഞ്ഞേക്കാം. അതെ, അതിനതുണ്ടായപ്പോൾ അതിൽ എന്തു തൂങ്ങിക്കിടന്നു നോക്കൂ. ചെറിയ പൂമ്പൊടികൾ. അത് കാഴ്ചയ്ക്ക് ഇതളുകളെക്കാൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നുപോയ ധാന്യത്തെ പോലെ തോന്നിച്ചിരുന്നു. അത് ശരിയല്ലേ? അതെ, ബൈബിളിൽ ലൂഥറിന് സന്ദേശത്തെക്കാൾ ബെസ്സിലൂടെ സന്ദേശം ചേർന്ന് വരുന്നതായി കാണുന്നു. നിങ്ങൾക്കതറിയാം. അത് ശരിയല്ലേ? ഇപ്പോൾ ആ ചെറിയ പൂമ്പൊടികളെല്ലാം എന്താണ്? അവിടെ ഉണ്ടായിരുന്ന വെസ്ലിയൻ മെത്തഡിസ്റ്റും നാസറീനുകാരും പിൽഗ്രിം ഹോളിനെസ്സുകാരും യുണൈറ്റഡ് ബ്രദറിനുകാരുമായി വിശുദ്ധീകരണത്തിന് കീഴിലുള്ളവരായിരുന്നു. പിന്നെ അതിൽ നിന്നും കടന്നു വന്ന എന്താണ്? അവസാനമായപ്പോൾ അതെന്തു ചെയ്തു? സംഘടനയായി മരിച്ചു. അതിൽ നിന്നും കടന്നു വന്നത് പെന്തക്കോസ്തായിരുന്നു. നിങ്ങൾ പറയും, ഓ സഹോദര, ഇപ്പോൾ വിനമ്രതയോടും ദൈവ സ്നേഹത്തോടും കൂടെ ഞാനിത് പറയട്ടെ. ഞാൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞ മഹാൻ പിതാവ് ആരംഭം മുതൽ സർവവ്യാപിയായിരിക്കുന്നവൻ ഇവിടെ സന്നിഹിതനാകുന്നു. ഞാനിത് അപര്യാപ്തമായ തെളിവിന്മേൽ എത്തിച്ചേർന്ന എതിരഭിപ്രായമാണെങ്കിൽ അവൻ എന്നെ ന്യായവിധിക്കും. ഞാനത് പറയുന്നത് സത്യമായിട്ടാണെങ്കിൽ അവൻ എന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ ജീവങ്കലേക്ക് മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ കാണാൻ അനുവദിക്കും. ഒരു ഗോതമ്പ് തണ്ടിൽ നിന്നും ധാന്യത്തിന്റെ ആദ്യ ചെറിയ ഗോതമ്പിന്റെ ധാന്യം പുറത്തു വന്നപ്പോൾ അത് കാഴ്ചയ്ക്ക് കൃത്യമായും ധാന്യത്തെ പോലെ തോന്നിച്ചിരുന്നു. അത് ശരിയല്ലേ? എന്നാൽ അതെന്താണ്? അത് ധാന്യമായിരുന്നില്ല. അതാണ് മത്തായി 24:24, കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാൻ തക്കവണ്ണം വളരെ സാമ്യമുള്ളത്. ശ്രദ്ധിക്കൂ, അത് കാഴ്ചയിൽ ധാന്യത്തെ പോലെ തന്നെ തോന്നിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ അവിടെ ഇരുന്ന് അതിനെ വലിച്ചു തുറന്നു നോക്കിയാൽ, ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എടുത്തതിനെ പുറകിലേക്ക് വലിച്ചു തുറന്നു നോക്കുക, അത് ധാന്യത്തിന് മേലുള്ള അഥവാ ഗോതമ്പിന് മേലുള്ള ഒരു പുറന്തോട് മാത്രമാണ്. അതതിനെ കാത്തു സൂക്ഷിക്കുക മാത്രം ചെയ്യുന്നു. എന്നാൽ അത് കാഴ്ചയിൽ കൃത്യമായും ധാന്യത്തെ പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. അത് സത്യമാണെന്നറിയുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈവർത്തമോ? തീർച്ചയായും. എന്നാൽ അത് പുറന്തോടാണ്. ഇപ്പോൾ പെന്തക്കോ സഹോദരന്മാരെ, എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നാൽ ഇത് സത്യമാണ്. നിങ്ങൾക്ക് പ്രകൃതിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിന്റെ സൃഷ്ടാവിനെ പ്രകൃതി സകലത്തിലും പ്രസിദ്ധമാക്കുന്നു. ഇപ്പോൾ ആ പുറന്തോടിലേക്ക് നോക്കൂ. അത് കാണപ്പെട്ടിട്ട് അവർ ചെയ്യുന്നെന്താണ്? അവർ അന്യ ഭാഷകൾ സംസാരിച്ചു. അവർ പെന്തക്കോസ് നാളിൽ ചെയ്തതുപോലെ തന്നെ കൃത്യമായും ചെയ്തു. എന്നാൽ നിങ്ങൾ അതിനെ മുറിച്ചാൽ, ആ ചെറിയ വസ്തുവിനെ എടുത്ത് പിന്നിലേക്ക് വലിച്ചാൽ, അതിൽ വളരെയേറെ പുറന്തോടുള്ളതായി നിങ്ങൾ കാണാനാകുന്നു. നിങ്ങൾ അതിനെ പുറകിലേക്ക് വലിച്ചാൽ, അതിന്റെ പുറകിന്റെ പുറകിൽ വളരെ പിന്നിലായി നിങ്ങൾക്കൊരു നല്ല ഗ്ലാസ് ഉണ്ടായിട്ട് അവിടെ പുറകിലേക്ക് നോക്കേണം. അതൊരു വാഹിനിയാണ്. എന്തുകൊണ്ടാണ്? ധാന്യത്തെ സംരക്ഷിക്കാനായാണ് അതവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ഐക്യത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനാ ധാന്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ ധാന്യം നിലത്തുനിന്ന് കടന്നു വന്ന ലൂഥറിലൂടെ, ആ സഭകളിലൂടെ, വെസ്ലിയിലൂടെ, അവിടെ പൂമ്പൊടിയിലൂടെ ഇപ്പോൾ പുറന്തോട് വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അത് കാഴ്ചയിൽ പൂർണ്ണമായി കാണുന്നു. കഴിയുമെങ്കിൽ അത് വ്രതന്മാരെയും തെറ്റിക്കും എന്ന് യേശു പറഞ്ഞതിൽ ഒരു അതിശയവുമില്ല. കാഴ്ചയിൽ അത് ധാന്യത്തെ പോലെയാണ്. ധാന്യം ആയിരിക്കുന്നിടത്ത് തന്നെ ആ സ്ഥലത്തായിരിക്കുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? മറ്റുള്ളവർ അതിനു മുമ്പ് ചെയ്തതുപോലെ തന്നെ അതും ചെയ്തു. സംഘടനയായി തീർന്നു. എന്തായി തീർന്നു? ഒരു വാഹിനിയായി. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ ഏതൊരു ഉണർവും 3 വർഷമേ നിലനിൽക്കൂ എന്ന് ഇവിടെയുള്ള ഏതൊരു ചരിത്രകാരനും അറിയാം. പിന്നെ ആ ഉണർവെന്നും ഓരോ സംഘടന ഉളവാകുന്നു. സഹോദരാ സഹോദരി, ഞാൻ ജീവിച്ചു വന്ന ഈ 15 വർഷത്തെ ഉണർവിൽ അതുമായി എനിക്ക് ജീവിക്കുവാനുള്ള സൌഭാഗ്യമുണ്ടായി. അതിൽ നിന്നും ഒരു സംഘടന പോലും ഉളവായിട്ടില്ല. ഇനിയും സംഘടനകൾ ഉണ്ടാകില്ല. ഇവിടെ ഇനി ഉണ്ടാകില്ല. അവിടെ അതിന്റെ അവസാനമാണ്. ഇപ്പോൾ ഇതിനെ കാത്തുസൂക്ഷിക്കാനായി പെന്തക്കോസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. അത് വിശ്വസിക്കാനായി പെന്തക്കോസ്റ്റുകൾ ഇല്ലായിരുന്നു എങ്കിൽ നാം ഇതിനെ എവിടെ കൊണ്ടുപോകുമായിരുന്നു? ഇപ്പോൾ 1933 ഓഹിയോ നദിയിലേക്ക് തിരികെ പോകാം. കാണുന്നു, ഇത് ക്ഷമിച്ചുകൊള്ളണം. എന്നാൽ നിങ്ങൾ സത്യമറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിനിയും അധിക സമയം ശേഷിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയാം. എനിക്ക് 55 ആയിരിക്കുന്നു. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ ഈ ടേപ്പുകൾ സജീവമായിരിക്കും. അപ്പോൾ അത് സത്യമായിരുന്നുവോ അല്ലയോ, ഞാൻ ഒരു സത്യദാസനോ അതോ കള്ളപ്രവാചകനോ എന്ന് നിങ്ങളറിയും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒന്നും തന്നെ സംഭവിക്കാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതും സംഭവിക്കും. അതൊരു വാഹിനിയാണ്, അതിനാകേണ്ടതുണ്ട്. എന്നാൽ ആ ഗോതമ്പ് വളരാൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ സഭ യേശുവിന്റെ വാഹിനിയായിരുന്നതുപോലെ അവൻ അവരോട് ദൈവസത്യം പറയാൻ തുടങ്ങിയപ്പോൾ അവർ അവനിൽ നിന്നും വേർപെട്ടുപോയി. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു സഹകരണവുമില്ല. എന്തുകൊണ്ട്? അത് ആ വിധത്തിൽ തന്നെയായിരിക്കണം. എന്നാൽ ഗോതമ്പിന് മാത്രമേ സ്വയം സൂര്യന് മുന്നിൽ കിടക്കാനാകൂ. സൂര്യൻ SUN, അങ്ങനെ തന്നെ ആത്മീയ ഗോതമ്പനും പുത്രന്റെ SON മുന്നിൽ കിടന്നുകൊണ്ട് വചനത്തിന്റെ ഒരു സമ്പൂർണ്ണ ധാന്യമായി മാറാൻ കഴിയൂ. നോക്കൂ, വചനമായി തീർന്ന ദൈവം ജഡമായി തീർന്ന് സമർത്ഥിച്ചു കാണിച്ചു. ആ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവനും ചെയ്യും. ശരിക്കും ആ വചനത്താൽ ജീവിക്കുന്ന സഭ സംഘടനയിലൂടെ അല്ല, വചനത്തിന്റെ സാന്നിധ്യത്തിൽ. പുത്രന്റെ അതെന്തായിത്തീരും? പെന്തക്കോസ്റ്റിൽ താഴേക്ക് പോയ അതേ വചനമായി തീരും. ഇപ്പോൾ കർത്താവിന് വലുതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ ഇത് സംഭവിക്കുമെന്ന് മലാഖി 4 നമ്മെ പഠിപ്പിക്കുന്നില്ലേ? അത് ഉത്തരവർക്കറിയാം. അവൻ വന്ന് മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. അത് ശരിയല്ലേ? ആദിമ പെന്തക്കോസ്റ്റ് പിതാക്കന്മാരുടെ വിശ്വാസവുമായി. മാത്രമല്ല, ആ ദിവസത്തിൽ ലൂക്കോസ് 17:20 ആണെന്ന് ഞാൻ കരുതുന്നു, യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ മനുഷ്യരല്ല, മനുഷ്യപുത്രൻ ഒരു സംഘടനാ സഭയല്ല, ആ മനുഷ്യപുത്രൻ സ്വയം വചനം തന്നെ വീണ്ടും ജനങ്ങളുടെ ജീവിക്കും. കാണുന്നു, വചനം സ്വയം നിങ്ങളിൽ ജഡമായി തീരുന്നു. നിങ്ങൾ ഈ മണിക്കൂറിന്റെ പ്രതിബിംബമാകുന്നു. സന്ദേശം അതിന്റെ പ്രതിബിംബമാകുന്നു. നോക്കൂ, നിങ്ങൾ വീണ്ടും ജീവിക്കുന്നു. യേശു ക്രിസ്തുണ്ടായിരുന്ന ജീവൻ ജീവിക്കുന്നു. നിങ്ങൾ പുത്രന്റെ ഉപസ്ഥിതിയിലാകുന്നു. പിന്നെ അതിനെന്ത് സംഭവിക്കുന്നു? ആ സഭയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അവസാനം കേൾക്കൂ, അത് സമർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഗോതമ്പിൽ നിന്നും പുറന്തോടെ ദൂരമാകാൻ തുടങ്ങുന്നു. എന്ത് സംഭവിച്ചു? തോടിലുണ്ടായിരുന്ന ജീവൻ ഗോതമ്പിലേക്ക് പോകുന്നു. ജീവന് മാറ്റമുണ്ടാകുന്നില്ല, വാഹിനി മാറ്റപ്പെട്ടു. അവർ സംഘടനാ സഭയായി തീർന്നു. നോക്കൂ, ഇതളുകൾ തൊങ്ങൽ, പിന്നെ പുറന്തോട്. എന്നാൽ ഗോതമ്പിന് മാറ്റപ്പെടാനാകില്ല. വചനം പോലെ തന്നെ കൃത്യമായും അതിനൊരു മിനിസ്ട്രി. അവൻ വചനത്തിലായിരുന്നതുപോലെ, ആദ്യത്തെ സഭ വചനത്തിലായിരുന്നതുപോലെ ആത്മാവിനാൽ നിറഞ്ഞ് വചനം ഘോഷിപ്പിക്കുന്നുണ്ടായിരിക്കണം. സംഘടനാ സഭയല്ല വചനം ഘോഷിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെയാണ് പ്രകൃതിയും ദൈവത്തിന്റെ വചനവും. ആ അപ്പം അവനാകുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പായി അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ കടന്നു വരുന്നു. ഇപ്പോൾ ആ ഗോതമ്പിൽ നിന്നും ആ പുറന്തോടിന് പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അത് ദൈവത്തിന്റെ ദീർഘദൃഷ്ടിയാണ്. എത്ര പേർ ആമൻ പറയും? ഗോതമ്പിൽ നിന്നും പുറന്തോടിന് ദൂരമാകേണ്ടതുണ്ട്. കാരണം അതിപ്പോൾ പാകമാകുകയാണ്. അത് മുകളിലേക്ക് എത്തുന്നു. ഇപ്പോൾ ആ പുറന്തോട് അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല. അതൊരു സഹായിയായിരുന്നു. അത് ജീവന്റെ ഒരു വാഹനായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവൻ നേരെ ഗോതമ്പിനുള്ളിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ അതാണ് അതിന്റെ കാരണം. സ്നേഹിതരെ കേൾക്കൂ, ഏത് ദിവസത്തിലാണ് നാം ജീവിക്കുന്നത്? നമുക്ക് 15 വർഷത്തെ ഉണർവുണ്ടായിരുന്നു. അതിന് എത്ര പേർക്ക് ആമേൻ പറയാനാകും? ഏതു സംഘടനയാണ് ഉളവായത്? ഒന്നുമില്ല. അവർ എന്നെ ഒരു സംഘടനാ സഭയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. പറഞ്ഞു, നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങളൊരു സംഘടന രൂപീകരിക്കുമോ ബ്രദർ ബ്രഹാം? അതായിരുന്നാൽ ഇപ്പോൾ ഞാനല്ല, ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കുന്നതല്ല, ഞാൻ സംസാരിക്കുന്നത് ഈ ദിവസത്തെ സന്ദേശത്തെ കുറിച്ചാണ്. അവർ കാനഡയിലേക്ക് പോയി കുറച്ചു ലേറ്ററൈൻ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടു വന്നു. അത് അവിടെ വെച്ച് തന്നെ മരിച്ചുപോയി. ലേറ്ററൈൻ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിവിടെ പോയി, മറ്റുള്ളതെല്ലാം പോകുന്നിവിടേക്കാണ്. എന്നാൽ അതിൽ നിന്നും സംഘടന കിട്ടുന്ന എന്താണ്? ദശലക്ഷക്കണക്കിന് പരിവർത്തനം ചെയ്തവർ അവരുടെ മതവിശ്വാസത്തിനായി അവരിൽ നിന്നും അടിമകൾ ഉണ്ടാക്കുന്നു. ധനവാന്മാരായി തീരുന്നു. $600,000,000 കെട്ടിടങ്ങളും അങ്ങനെയും മറ്റും ഉണ്ടാക്കിയിട്ട് കർത്താവ് വരാൻ പോകുന്നുവെന്ന് പറയുകയും പ്രാസംഗികരെ സെമിനാറിയിലേക്കും മറ്റും അയക്കുകയും ലൂതറും ബെസ്ലിയും നിങ്ങളുടെ മറ്റുള്ളവരെല്ലാം ചെയ്തതുപോലെ അവരെ മനുഷ്യനിർമ്മിത മതതത്വവേദശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു പുറന്താടായിരുന്നു. എന്നാൽ ധാന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി, നാം ജീവിക്കുന്നത് ആ സത്യവചനത്തിലാണെങ്കിൽ അത് പ്രകൃതിയാലും സത്യമാകുന്നു. ഗോതമ്പിന്റെ ധാന്യം ഓരോ വിധത്തിലും അത് സമർത്ഥിച്ചിരിക്കുന്നു. എത്രമാത്രം നീളമറിയതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്കറിയാമോ? കൂട്ടിച്ചേർക്കൽ വരുന്നതിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നു. ലോകസമിതി, അവൾ അതിനെ വേർതിരിക്കും. അവൾ ചെയ്യുന്നെന്താണ്? അവളുടെ പുറന്തോടിൽ നിന്നും അവളെ ചെത്തി പുറത്താക്കും. എന്നാൽ അവൾക്കായി കാത്തിരിക്കുന്ന ഒരു ഉയർത്തൽ യന്ത്രമുണ്ട്. ഈ പ്രഭാതങ്ങളൊന്നിൽ അവൾ വീട്ടിലേക്ക് പോകും. ഓ, അതെ, മനസ്സിലാക്കിയവർ ആമൻ പറയുമോ? ലോകം അത് വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. അവർക്കത് വിശ്വസിക്കാനാകില്ല, ചെയ്യില്ല. അവരോട് ദയ മാത്രം തോന്നുന്നു. കാരണം എന്റെ പിതാവ് അവനെ ആകർഷിച്ചതല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. എന്റെ പിതാവ് എനിക്ക് തന്നൊക്കെയും എന്റെ അടുക്കൽ വരും. അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ അവൻ തീർച്ചയായും വചനത്തെ തിരിച്ചറിയും. അവനത് കിട്ടിയിട്ട് അത് അത്രയേറെ നീളത്തിൽ ചെയ്തിരിക്കുന്നു, അതത്രയും തീർത്തും സത്യമാണെന്ന് സുനിശ്ചിതമായി തീരുവോളം അത് സമ്പൂർണമായി സമർത്ഥിച്ചു കാണിക്കും. നമുക്കിനിയും ഒരു സംഘടനാ സഭയുണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ എല്ലാ സംഘടനാ സഭകളും ഒന്നായി ചേരും. അവളെ കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? പോകുന്നു. ആ വാക്യോലുമായി അവർ എന്തു ചെയ്യും? അതിനെ കത്തിക്കും. യേശു പറഞ്ഞു, ദൂതന്മാർ വന്ന് ഗോതമ്പിനെ കളപ്പുരയിൽ കൂട്ടിവെക്കും. പിന്നെ സംഭവിക്കും? പുറന്തോട് കച്ചിക്കുറ്റി തണ്ട് അടയാത്ത തീയിലിട്ട് ചുട്ടുകളയും. നിങ്ങൾ കാണുന്നോ, ആദ്യം ചെയ്യേണ്ട എന്താണ്? ദൂതന്മാർ കടന്നുപോയി എവിടേക്കും പോകാൻ നിൽക്കുന്നവരെ കെട്ടേണ്ടതുണ്ട്. അത് ശരിയല്ലേ? നോക്കൂ, ഇനിയും ഒരു സംഘടനാ സഭ ഉണ്ടാകാതിരിക്കാനായി അവരെല്ലാവരും ഒരുമിച്ചുകൂടി വന്ന് ഒരു വലിയ സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ്. ഗോതമ്പ് ഇവിടെയുണ്ട്. ഗോതമ്പ് ഇവിടെ ഉള്ളതിനാൽ ദൈവത്തിന് നന്ദി. ക്രിസ്തു ഇവിടെയുണ്ട്. അവൻ തന്റെ വചനത്തെ സത്യമെന്ന് തെളിയിക്കുന്നു. ഗോതമ്പ് ഇവിടെയുണ്ട്. അതിപ്പോൾ വിളയാനായി പുത്രന്റെ മുന്നിൽ കിടക്കുകയാണ്. അതെല്ലാം ദൂരേക്ക് വലിയുന്നതുവരെ ഏതൊരു മനുഷ്യനും അതിനെ തൊടാൻ പാടില്ല. ഞങ്ങൾക്കതുമായി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്കത് ചെയ്യേണ്ടതുണ്ട്. ഓ സഹോദര, ഗോതമ്പിലേക്ക് കടന്നുകൊള്ളുക. നിങ്ങളില്ല, നിങ്ങളുടെ ജീവൻ ഗോതമ്പിലേക്ക് കടക്കാൻ അനുവദിക്കുക. നിങ്ങൾ അനുവദിക്കുമോ? ദൈവത്തെ വിശ്വസിക്കുക, ചെയ്യരുത്, ദൈവത്തോടൊപ്പം നിൽക്കുക. നിങ്ങളത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയാണോ? ആർ എന്തു പറഞ്ഞാലും ഞാൻ കാര്യമാക്കുന്നില്ല. ഒരിക്കൽ ഞാനൊരു കഥ വായിച്ചിരുന്നത് പോലെയാണ്. ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ദരിദ്രരെ ഇഷ്ടപ്പെട്ടിരുന്നു. ദരിദ്രർക്ക് അവരുടെ കാശ് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം എന്തു ചെയ്യും നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അതിൽ ചുവന്ന മഷി കൊണ്ടൊപ്പം എഴുതും, നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അവസാനം ആ ഡോക്ടർ മരിച്ചു. ആ ഡോക്ടർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർവമുള്ളവളായിരുന്നു. ഇന്നത്തെ സഭയെ പോലെ അവൾ വ്യത്യസ്തയായിരുന്നു. അവൾ പോയി അവരെല്ലാവരെയും കൂട്ടി അവൾ നിയമപരമായി കേസ് കൊടുത്തു. അവരെല്ലാം കോടതിയിലേക്ക് വിളിപ്പിച്ചു. നിങ്ങളെങ്ങനെയും ഈ ബില്ലുകളെല്ലാം കാശൊടുക്കിയേ മതിയാവൂ. എന്നാൽ ജഡ്ജി അവയിൽ ചില രസീതുകൾ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, ഇവിടെ വരും മാഡം? അദ്ദേഹം ചോദിച്ചു, ഈ ചുവന്ന മഷി താങ്കളുടെ ഭർത്താവിന്റെ ഒപ്പാണോ? അവൾ പറഞ്ഞു, അതെ സാർ, അതാകുന്നു. പറഞ്ഞു, അവർക്കെതിരെ അന്യായം ബോധിപ്പിക്കാനായി ദേശത്ത് ഒരു കോടതി പോലുമില്ല. അവർ സ്വതന്ത്രരാകുന്നു. അവർ ആഗ്രഹിക്കുന്ന എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവൻ തന്റെ വചനത്തെ അവന്റെ സ്വന്തം രക്തത്താൽ ഒപ്പിട്ടിരിക്കുന്നു. സഹോദര, അത് നമ്മിൽ നിന്നും എടുത്തു മാറ്റാൻ യാതൊരു വഴിയുമില്ല. നാം സ്വതന്ത്രരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
I do not send my prophets in time of peace, but I send them in time of trouble, the end that they may turn to my people back unto me. Oh, my people, how long will you say amen? How long will you be hearers and not doers of my word, saith the Lord? How long, my people, how long? Hear my word and let it become a part of you till you will receive it, yea, in your heart, yea, till it shall become a
very amen. ഇപ്പോൾ നിങ്ങളുടെ തലകളെ കൊമ്പിട്ടിരിക്കുക. രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ ഇടയിൽ നിന്നും ഒരുവൻ എഴുന്നേറ്റു. അവിടെ അവരുടെ ശത്രുവിനെ കണ്ടെത്തി അതിനെ നശിപ്പിക്കണമെന്നൊരു പ്രവചനം പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഇപ്പോൾ എനിക്കത് ശരിയായി മനസ്സിലായിരിക്കുന്നു. നിങ്ങളുടെ ശത്രുവിനെ കണ്ടെത്താനുള്ള ഒരു സ്ഥലമുണ്ട്, അത് വചനത്തിലാണ്. അവിടെയാണ് അവൻ നിങ്ങളെ സന്ധിക്കാൻ ശ്രമിക്കുന്നത്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതുമായി നിങ്ങൾ അവനെ അവിടെ വെച്ച് സന്ധിക്കുക. നിങ്ങളുടെ തലകളെ കൊമ്പിട്ടിരിക്കുമ്പോൾ ഇവിടെ എത്ര പേർ ഇപ്പോൾ ഉച്ച കഴിയാറായിരിക്കുന്നു? ഇതല്ലാതെ എനിക്കൊരു അൽത്താരവിളി നടത്താനുള്ള സമയവുമില്ല. നിങ്ങളുടെ കണ്ണുകളെ അടച്ചും നിങ്ങളുടെ തലകളെ കൊമ്പിട്ടും കൊണ്ട് കൈയുയർത്തി പറയുമോ, ഞാൻ അവന്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സ്വയമായി അവനോടും അവന്റെ വചനത്തോടും കൂട്ടിച്ചേരാൻ ആഗ്രഹിക്കുന്നു. എന്തു വന്നാലും പോയാലും കാര്യമില്ല, ലോകം എന്തു പറഞ്ഞാലും ഞാൻ അവന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈയുയർത്തിക്കൊണ്ട് ഞാൻ ഭാഗമാകുമെന്ന് പറയുമോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ 100% എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തല കുമ്പിട്ടിരുന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ പാട്ടിപ്പോൾ വളരെ സാവധാനം മൂളിപ്പാടാം. ഓരോരുത്തരും പ്രാർത്ഥനയിരിക്കുക. കെട്ടുന്ന കെട്ട് അനുഗ്രഹീതമായി തീരട്ടെ, അത് വചനമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തീയ സ്നേഹത്താൽ സമാന ഗുണമുള്ള മനസ്സിന്റെ കൂട്ടായ്മ, അത് മുകളിൽ ഉള്ളതുപോലുള്ളത്. ഞാനും എന്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും അവനുമായി ഒന്നായിരിക്കുക. നാം വേർപിരിഞ്ഞു പോകുമ്പോൾ അത് നമുക്കുള്ളിൽ വേദന ജനിപ്പിക്കുന്നു. എന്നാൽ അപ്പോഴും നാം ഹൃദയത്തിൽ ഒന്നായിരിക്കുകയും വീണ്ടും സന്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ശനിയാഴ്ച രാവിലെ കർത്താവിന് ഇഷ്ടമെങ്കിൽ അരിസോണയിലെ ഫ്ലാഗ്സ്റ്റാഫിൽ ഞാൻ നിങ്ങളെ വീണ്ടും സന്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളവരെ സ്നേഹിക്കുന്നു. നോക്കൂ, ഞാനിപ്പോൾ അതിനെ അങ്ങനെ വിടാൻ പോകുന്നു. ബൈബിൾ പറയുന്നു, അവനിൽ വിശ്വസിച്ചവരെല്ലാം വചനത്തെ ഏറ്റെടുത്തവരെല്ലാം ആണെന്നോ? ആർ ഏറ്റെടുത്തെന്നോ ആർ ഏറ്റെടുത്തില്ലെന്നോ എനിക്ക് പറയാനാകില്ല, അത് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ മതവിശ്വാസത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളിൽ കുറച്ചുപേർ മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പെന്തക്കോസ്തോ അതല്ല അതിൽ ഏത് വിഭാഗമായിരുന്നാലും അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് വചനത്തിന് എതിരായിട്ടുള്ളതാണെങ്കിൽ ദയവായി എന്റെ പ്രിയജനങ്ങളെ ഇന്ന് അതും തിരിഞ്ഞുകൊള്ളുക. നിങ്ങൾ ചെയ്യില്ലേ? അതിൽ നിന്നും തിരിഞ്ഞ് അവനിലേക്ക് തിരിയുക. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിന്നും ഒരിക്കലും ഒരു വചനം നിങ്ങളെ വേർപെടുത്താതിരിക്കട്ടെ. അവന്റെ ആത്മാവ് അത് നൽകാനിടയാകട്ടെ. പിതാവാ ദൈവമേ, ഈ ജനങ്ങൾ ഇവിടെ വളരെ നേരമായിട്ടിരിക്കുന്നു. ഒരിക്കൽ പൗലോസ് ഇതേ ക്രമീകരണത്തിൽ പ്രസംഗിച്ചിരുന്നത് എന്റെ ഓർമ്മയിൽ വരുന്നു. അത് സുവിശേഷ ഘോഷണമായിരുന്നിട്ട് അവർ രാത്രി മുഴുവനും ഇരുന്നവനെ കേൾക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ജനാലയുടെ കീഴ് വീണ് മരിച്ചുപോയി. പൗലോസ് ചെന്ന് ആ ചെറുപ്പക്കാരന്റെ മേൽ കിടന്നു, ജീവൻ അവനിലേക്ക് തിരികെ വന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഇവിടെ രോഗികളും പീഡിതരുമുണ്ട്. ഇവർക്ക് അവരുടെ ശരീരങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാകുന്നു. നീ ദൈവമേ, യോഗം കഴിയുവോളം കാത്തിരിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ഇനിയും ഒരു യോഗത്തിനായി കാത്തിരിക്കാൻ ഇടവരരുതേ. ക്രിസ്തു അത് വചനമായി എപ്പോഴും ഇവിടെയുണ്ട്. അവരെ ഓരോരുത്തരെയും നീ സൗഖ്യമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ ഓരോരുത്തരും പൂർണ്ണ സൗഖ്യം പ്രാപിക്കാനിടയാകട്ടെ. ഇതനുവദിക്കണമേ. അവരെയും അവരുടെ പരിശ്രമങ്ങളെയും അനുഗ്രഹിക്കണമേ. അവർ അത് വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ അവരിവിടെ ഇരിക്കില്ലായിരുന്നു, അവർ ഇത് കേൾക്കില്ലായിരുന്നു. കർത്താവേ, ഇപ്പോൾ കർത്താവേ, അവരവരുടെ കൈ ഉയർത്തിയിരിക്കുന്നു, അവരത് വിശ്വസിക്കുന്നു. ഓരോ സേവകരും ഓരോ വിശ്വാസിയും അവരുടെ ഹൃദയത്തിൽ അവർ ഇപ്പോൾ തന്നെ അത് സ്വീകരിക്കണയാകട്ടെ. ഭാവി അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കണയാകട്ടെ. പിമ്പോക്കൻ തിരികെ വരട്ടെ. ഇതനുവദിക്കണം പിതാവേ. ഈ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഞാനവനെ സ്നേഹിക്കുന്നു, ഞാനവനെ സ്നേഹിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ പേർ അവിടെ എഴുതി. എന്നെ മുൻ സ്നേഹിച്ചു, എൻ രക്ഷയെ വിലക്കി വാങ്ങി, കാൽവരി മരത്തിന്മേൽ. നിങ്ങളവനെ സ്നേഹിക്കുന്നോ? ഇപ്പോൾ നാം വീണ്ടും പാടുമ്പോൾ നിങ്ങളുടെ കൈ നീട്ടി ആരുടെയെങ്കിലും കൈ പിടിച്ചു കുലുക്കി പറയൂ, പ്രിയ തീർത്ഥയാത്രി, ഇന്ന് രാവിലെ എനിക്കിവിടെ ഇരിക്കാനായതിൽ ഞാൻ ആനന്ദിക്കുന്നു, ഞാൻ ക്രിസ്തു വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നാം വീണ്ടും പാടുമ്പോൾ അങ്ങനെയോ മറ്റോ ചോദിക്കുക. Just my sound. എൻ രക്ഷയെ വിലക്ക് വാങ്ങി. കാൽവരി കുരിശിന്മേൽ ഇപ്പോൾ മുതൽ നാം ലോകത്തിൽ മുഴുകി നടക്കുമോ? ലോകത്തിന്റെ ഫാഷനോടൊപ്പം നാം നടക്കുമോ? പിന്നെ സകല വിഡ്ഢിത്തവും ഇവിടെയുള്ള സകല പകിട്ടും സുവിശേഷത്തെ എടുത്ത് അതിനൊരു വാണിജ്യപരമായ കാര്യമാക്കി തീർത്തിരിക്കുന്നു. പിന്നെ നാം അതിനോടൊപ്പം നടക്കുമോ? നാം ചെയ്യില്ലല്ലോ. എനിക്ക് യേശുവിനെ മാത്രം തരിക, എല്ലാമായിട്ട് അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അവനെ അറിയുക തന്നെ നിത്യജീവനാകുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ? ഓ, നാം എങ്ങനെ അവനെ സ്നേഹിക്കുന്നു? ഇപ്പോൾ ഞാൻ യോഗത്തെ സഹോദരൻ കാൾസിന് കൈമാറാൻ പോകുന്നു. അദ്ദേഹം എന്തു ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഞായറാഴ്ച ഞാൻ നിങ്ങളെ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ല, അടുത്ത ശനിയാഴ്ചയാ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ട്യൂസ്ഡേ വെച്ച് ഞാൻ കാണും. അന്നും കാണുന്നില്ലെങ്കിൽ ഇവിടെ 17 തിരികെ വന്ന് നിങ്ങളെ കാണുന്നതാണ്. അപ്പോഴും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ മഹത്വത്തിൽ വെച്ച് കാണും. ആമേൻ. തോരൻ കാൾസ് ഇപ്പോൾ ഈ സമയത്ത് അവൻ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയില്ല. തോരൻ വില്യംസ്.